ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും പ്രിയ കുഞ്ഞുങ്ങൾക്കും ബഹുമാന്യ കർത്തൃദാസന്മാർക്കും ആദ്യമായി എന്റെ വിനീതമായ വന്ദനം പ്രഭാഷം കൂടെ അറിയിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ക്രമമായി ഒരു വിഷയം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി കാലവും ആ വിഷയത്തെ തുടർന്ന് ചിന്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അങ്ങനെ നേരത്തെ സഹോദരന്മാർ താല്പര്യം അറിയിച്ചിരുന്നതും ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നതുമാണ്. നാം ദൈവത്തിന്റെ വചനം അതിന്റെ ക്രമത്തിൽ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രത്യേക ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ രാത്രി വേദശാസ്ത്ര വെളിച്ചത്തിൽ ക്രിസ്തുവിന്റെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും പഠിപ്പിക്കലിലൂടെ കർത്താവിന്റെ മടങ്ങിവരവെന്ന യാഥാർത്ഥ്യം എങ്ങനെ എന്നതാണ് ശാന്തമായി ചിന്തിച്ചത്. ഇന്നലെ രാത്രി കർത്താവിന്റെ വീണ്ടും വരവെന്ന് പറഞ്ഞാൽ വളരെ അബദ്ധ ഉപദേശ നിലവിൽ ചിത്രീകരിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യപ്പെടുന്നതായ ക്രൈസ്തവ ഗോളത്തിൽ ആ വീണ്ടും വരവിനെ സംബന്ധിക്കുന്നതായ ഒന്നും രണ്ടും ആമുഖങ്ങൾ, അതിനിടയ്ക്ക് നടക്കേണ്ട സംഭവങ്ങൾ എന്ന നിലവാരത്തിലാണ് കഴിഞ്ഞ രാത്രി ആ വിഷയം സംസാരിച്ചത്. അടുത്ത ദൈവഹിതമെങ്കിൽ വരുന്ന രാത്രികളിൽ കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ പ്രാവചനിക വിഷയങ്ങളുടെ ഏറ്റവും ഗഹനമായ വിഷയങ്ങൾ ഇതിന്റെ ഒടുവിലത്തെ രാത്രികളിലൂടെ അത് ഏതാണ്ട് ഒന്ന് ക്രമീകരിക്കുവാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ പ്രാർത്ഥിക്കണം. ഇവിടെ ദൈവമക്കള് കടന്നു വരുവാനിടയായാൽ എനിക്കറിയാം അതേ ആയിരക്കണക്കിന് ദൈവജനങ്ങള് ശേഷാല് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. അവർ താല്പര്യപ്പെട്ട് ഒരു ചെറിയ ഭാഗം താല്പര്യപ്പെട്ട് കടന്നു വരികയാണെങ്കിൽ യോഗത്തിന് ആള് കുറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ ആള് കൂടിയാൽ കൂടുതൽ ചിലവൊന്നുമില്ല. നാം ക്രിസ്തുവിൽ നമ്മുടെ കൂട്ടായ്മകള് ഏകോദര സഹോദരങ്ങളെ പോലെ നടത്തിയ കാര്യങ്ങൾ വിജയിപ്പിക്കുന്നുവെങ്കിൽ, തമ്മിൽ തമ്മിൽ സ്നേഹത്തിലും ഐക്യതയിലും നാം മുൻപോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ കർത്താവ് തമ്മിൽ പ്രസാദിക്കുകയും ദൈവനാമത്തിന് മഹത്വമാകുകയും ഒരാത്മാവ് രക്ഷിക്കപ്പെടുകയോ ഒരു വ്യക്തി യഥാസ്ഥാനപ്പെടുകയോ ചെയ്താൽ നമ്മുടെ സംരംഭങ്ങളുടെ പ്രതിഫലം നമുക്ക് ഏവർക്കും വീതിച്ച് ആ ദിവസം ലഭിക്കുന്നതാണെന്നുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അതെ, ഞാനോ ആ കുറയണം ക്രിസ്തു എന്ന് വളരണമെന്നുള്ള മനോഭാവത്തിൽ നമ്മുടെ ക്രൈസ്തവ ബോധം വളർന്നു വരുവാനിടയായി തീരണം. സകല ജാതികളോടും സകല സമൂഹത്തോടും സകല വ്യക്തികളോടും സുവിശേഷം അറിയിപ്പാൻ നമുക്ക് കടപ്പാടുണ്ട്. നാം ദൈവത്തിന്റെ വചനമാണ് പറയുന്നതെങ്കിൽ ദൈവവചന ജീവചൈതന്യമുള്ളതാണ്. ഇന്ന് കേൾക്കുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, അതെ, ഒരു യോഗം നടത്തി അതുകൊണ്ട് അതിനെ ഉദ്ദേശിക്കുന്നവർക്ക് വന്നില്ലെങ്കിൽ, ആരും നിരാശപ്പെടരുത്. ജീവിക്കുന്നവനായ ദൈവത്തിന് മുമ്പിൽ ആ വിഷയം ഫലമേറ്റിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തെ കൊണ്ടുവരുവാൻ ദൈവം കഴിവുള്ളവനാണ്. ഈ യോഗങ്ങൾ മുഖാന്തരം, തുടർന്നുള്ള സംരംഭങ്ങൾ മുഖാന്തരം ആത്മാക്കളുടെ രക്ഷയും നമ്മുടെ ഐക്യതയും ആത്മീയ വർധനയും അതൊന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ ദൈവജനങ്ങൾ കർത്താവിന്റെ ദാസന്മാർ വളരെ വ്യക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ അതിന്റെ ഫലം നമ്മുടെ ദിവസങ്ങളിൽ കണ്ടെത്തുവാൻ കർത്താവ് ഇടയാക്കുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ഇന്ന് രാത്രികാലം കഴിഞ്ഞ ദിവസത്തെ വിഷയത്തെ തുടരുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവ്, സഭയെ ചേർപ്പാനുള്ള രണ്ടാം വരവിന്റെ ഒന്നാം ആമുഖം കഴിഞ്ഞാൽ അത് രണ്ടാം ആമുഖം എന്ന മഹത്വ പ്രത്യക്ഷരുടെ അത് ഇടയ്ക്ക് 7 സംവത്സരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നോട് അനേകര് ക്രൈസ്തവര് അല്ല വേർപെട്ട വിഭാഗങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ട്, ഈ 7 കൊല്ലം എന്നൊക്കെ പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അത് ഞാൻ ഇന്ന് രാത്രി തന്നെ പറയാം. മഹോത്തരവ കാലഘട്ടത്തിന്റെ പീരീഡ് നിർണയിപ്പാൻ ആർക്ക് കഴിയും എന്ന് വല്ല ചിന്തിച്ചേക്കാം. എന്തുകൊണ്ടാണ് 7 കൊല്ലമായിരിക്കുന്നത്? അതിന്റെ മഹാപീഠന കാലഘട്ടം എന്തുകൊണ്ടാണ് ആയിരിക്കുന്നത്? കാലഘട്ടത്തിന്റെ വേർതിരിന്റെ വ്യക്തമായ തെളിവ് രാത്രികാലം തരാം. ദൈവവചനത്തിൽ കൂടെ അതിന്റെ ഒടുവിലത്തെ ഭാഗത്തായിരിക്കും. എന്നാൽ കഴിഞ്ഞ രാത്രി സംസാരിച്ചത് ഈ സഭയെടുക്കാൻ രണ്ടു വാക്യം ഇന്നലെ രാത്രിയോട് ആദ്യമായിട്ട് ഓർമ്മിച്ചു. ദാനിയേലിന്റെ അതേ 19 വാക്യം, അതേസമയം തന്നെ വെളിപ്പാട് 4:1 വാക്യം, ഇതിലെ രണ്ടു വാക്യം നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളൂ. ദാനിയേലെ കോപത്തിന്റെ അന്ത്യകാലത്തിൽ സംഭവിച്ചതല്ല സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കുക. അതേസമയം നമുക്ക് വെളിപ്പാട് 4:1 പോയാൽ അതേ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞു. 2-3 അധ്യായങ്ങളിൽ സഭായുഗമാണ്. സഭായുഗം കഴിഞ്ഞാൽ 4:1 ഇവിടെ കയറി വരിക. യോഹന്യാണ് ഞാൻ വിളിക്കുന്നതെങ്കിലും സഭയുടെ ഉൽപ്രാവണ സദൃശ്യമായ വാക്കാണ്. അപ്പോൾ ഭൂമിയിലായിരുന്ന സഭ വാനവേഹങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന രംഗം 4:1 കാണും. അത് കഴിഞ്ഞ യോഹന്യാനോട് പറയുന്നത് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ, തങ്കപ്രാവിനെ സ്വർഗോന്നതങ്ങളിലേക്ക് വിളിച്ചു ചേർത്തിട്ടല്ലാതെ ഈ ലോകത്തെ ഒരു മഹാപീഠത്തിന്റെ ചൂളയിൽ കൂടെ അതേ തമ്പുരാൻ കടത്തിവിടുകയില്ല. ദൈവജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുള്ളതാണ്. ഇത്രത്തോളം വാസ്തവത്തിൽ ഈ ഭൂമി നിൽക്കുന്നത്, ഇത്രത്തോളം സമാധാനം ഈ രാജ്യം അനുഭവിക്കുന്നത്, പ്രാർത്ഥിക്കുകയും കരുകയും ചെയ്യുന്ന അത് നിഷ്കളങ്കരായ അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നത് കൊണ്ടാണ് ദൈവം ന്യായവിധി താമസിപ്പിക്കുന്നുള്ള കാര്യം അതേ അറിയാതെ ഇരിക്കരുത്. ആകയാൽ
ആ നോഹയെ അതേ പട്ടകത്തിനകത്ത് ആക്കി കഴിഞ്ഞപ്പോൾ പ്രളയം ദൈവം അയച്ചു. ലോത്തിനെ സൊദോമിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ തീമഴ പെയ്തു. അതേ ഈ സംഭവങ്ങൾ എന്തിനു മുൻകൂറിയാണ്? കർത്താവിന്റെ സമസ്വർഗ്ഗത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ലോകം ഒരു ഭയങ്കരമായ ന്യായവിധിയുടെ പ്രളയത്തിലേക്ക് നീക്കപ്പെടുകയാണ്. ആകയാൽ വിതയും കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടെന്ന് പറയുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ദൈവിക സത്യങ്ങളുടെ അതേ ആ മർമ്മങ്ങള് നാം നേരത്തെ മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു? കോപത്തിന്റെ കാലത്ത് സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നു. യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും ആകാശത്തിന്റെ അറികൾക്ക് അപ്പുറത്തു നിന്ന് വരുന്നു. സകല ഭൂമി മേലും ഭൂവാസികളുടെ മേലും ജാതികളുടെ മേലും അതേ പ്രകൃതി മേലും കാർഷിക മേഖല മേലും ജ്യോതിർഗോളങ്ങളിൽ മേലും രാഷ്ട്രങ്ങളിൽ മേലും എല്ലാം ഒരുപോലെ ബാധിക്കപ്പെടുന്നതായ ദൈവിക ന്യായവിധിയാണെന്ന് അതിവ്യക്തമായ നിലയിൽ കഴിഞ്ഞ രാത്രി കാലം അത് സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവത്തിനുള്ള തെളിവ് കഴിയുന്നിടത്തോളം തന്നിട്ടുണ്ട്. ഇന്ന് അത് തുടരാൻ പോവുകയാണ്. യഹോവയുടെ ആയുധങ്ങളും അതെന്തെല്ലാമാണ്, ഐതിശാല എവിടെയാണ്, സ്റ്റോക്ക് അതിലെന്തെല്ലാം ഉണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞത്, അതിന്റെ തെളിവുകളാ പറഞ്ഞത്. ഇത് സംഭവ്യമോ? ജോഗ്രഫിക്കലായിട്ട്, ഹിസ്റ്റോറിക്കലായിട്ട്, സംഭവ്യമായിട്ട്, സയന്റിഫിക്കലായിട്ട്, പ്രോജക്റ്റിക്കലായിട്ട് അഞ്ചു മേഖലകളിൽ അതിന്റെ തെളിവുകൾ നിരത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ രാത്രി കാലം. ഇനി ഇന്ന് രാത്രി കാലം ആ കാലയളവിന്റെ സംഭവ വികാസങ്ങളുടെ ഭീകരതയിലേക്ക് അല്പം ഒന്ന് നീങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം കാലയളവ് എത്ര ആണെന്നും ആ കാലയളവിന്റെ അനന്തരഗതികളിലേക്ക് നീങ്ങേണ്ടത്. അത്രയും സബ്ജക്ട് ഏതാണ്ടൊന്ന് തൊട്ടുവിട്ടതിനു ശേഷം ബാക്കി നിലയിലേക്ക് നമുക്ക് മാറ്റപ്പെടാം. അവസരമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ക്രമീകരിക്കുകയും ചെയ്യാം. ഈ യോഗത്തിന് ഇടയ്ക്കിടയ്ക്ക് പാട്ടും കൊട്ടും മേളും ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ആരെ വിമർശിക്കുകയോ സഭയോ വ്യക്തികളെയോ സമൂഹത്തെയോ യാതൊരു നിലയിൽ വ്രണപ്പെടുത്തുന്ന യാതൊരു വാക്കുകൾ പോലും വരത്തില്ല. കഴിഞ്ഞ രണ്ട് രാത്രി കൊണ്ട് പരിചയപ്പെട്ടവർക്ക് അറിയാതെ പേടിയാ യോഗത്തിൽ വരാൻ ചിലർക്ക്. എന്തൊക്കെയാണ് എന്താ വരുമ്പോഴേ ഇങ്ങോട്ട് വിളിച്ച് മാലയുണ്ടേൽ ഊരി അല്ലെങ്കിൽ മോതിരമുണ്ടേൽ എടുത്ത് വെച്ച് അങ്ങ് മുക്കി എടുത്ത് വശക്കേടാക്കുന്നൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് എടുക്കുന്നതാണ്. ഒന്നും എടുക്കരുത്, എന്നാ പോലും വാങ്ങിക്കും. ആരും പേടിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ പോലും ഞാൻ വാങ്ങിക്കും. അങ്ങനെ ആരും പേടിക്കണ്ട. ആരുടെയും മാല ഊരി മോതിരം ഊരി അനേക സ്ഥലത്ത് വെച്ച് എന്നാൽ ഇത് വാർക്കിരിക്കട്ടെ എന്നോട് പറഞ്ഞു. എനിക്കൊരു പണപടിയും വേണ്ട, പിടിച്ചേപ്പിച്ചാലും വാങ്ങിക്കത്തില്ല. പേടിക്കണ്ട, കാരണം ദൈവവചനം കേട്ടേച്ച് സ്നാനപ്പെട്ടത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയട്ടെന്ന് പറയുന്ന പുള്ളിയാ ഞാൻ. അത് നിങ്ങളൊക്കെ അന്ന് നോക്കുമായിരിക്കും, മുക്കുന്ന നല്ലത്. പണ്ട് പേടിക്കൊന്നും വേണ്ട, വചനം ദൈവവചനം കേട്ടങ്ങ് വിശ്വസിച്ച് സത്യമാണെന്ന് വിശ്വസിച്ചതിന് ശേഷം ദൈവം നടത്തുന്ന വഴി അങ്ങ് പോയാൽ. ഹല്ലേലൂയ. വന്നവണ് ആ സഭ തെറ്റാണ്, അത് അവര് മാവാവികളാ, ഇവര് രോഗികളാ, മറ്റേ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല, ഉണ്ടാകത്തില്ല. ഞാൻ ഒരു മാസം ഈ സ്റ്റേജിൽ നിന്ന് ഈ ദൈവവചനം സംസാരിച്ചാൽ ഒരൊറ്റ പ്രസ്ഥാനത്തെയും ഒരു വ്യക്തിയും വ്രണപ്പെടുത്താതെ ദൈവത്തിന്റെ വചനം പാപത്തെ പാപമെന്നും വിശുദ്ധിയെ വിശുദ്ധിയെന്നും നീതിയെ നീതിയെന്നും ഘോഷിച്ചുകൊണ്ട് ദൈവികമായ ഉപദേശങ്ങളുടെ അടിത്തറയ്ക്ക് യാതൊരു കോട്ടവും വരാതെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒറ്റ ജോലിയെ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആകയാൽ വചനത്തിൽ മായം ചേർക്കത്തുമില്ല. അതിൽ ചേർത്താൽ അതിന്റെ ശിക്ഷ എനിക്കാ വരുന്നത്. അതുകൊണ്ട് പേടിച്ചു നിന്നാണ് ദൈവത്തിന്റെ വചനം ദൈവത്തോട് വിശ്വസ്ത പാലിച്ചത് എന്ന് പ്രത്യേകിക്കേണ്ടത്. നിങ്ങളുടെ പൊതുവായ അറിവിന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹിതരെ ആരെയും വിളിച്ച് യോഗത്തിന് കൊണ്ടുവരുന്നത് ഒട്ടും അറക്കേണ്ട, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായി വിളിച്ചുകൊണ്ടിട വയ്യ. അതുകൊണ്ട് അവര് ദൈവത്തിന്റെ വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ എത്രയോ ഒരു ആത്മാവിന്റെ രക്ഷ എത്ര വലുതാണ്. നമുക്ക് കഴിഞ്ഞ രാത്രിയെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് ഇനി പ്രവേശിക്കാം. അപ്പോൾ അതിന്റെ തെളിവുകളിൽ ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെ ഈ സംഭവം വരുന്നു, അത് വിശ്വസിപ്പാൻ ഉള്ള തെളിവുകൾ വന്നു, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് വിശ്വസിക്കുക, ഇല്ലെങ്കിൽ അത് വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് ഞാൻ വിട്ട് സമയം പോയതുകൊണ്ട് അങ്ങ് നിർത്തുകയായിരുന്നു. ഇനി ആ കാലത്തിന്റെ സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് വിരളിയുണ്ടാം. യെശയ്യാവിന്റെ പ്രവചനം രണ്ടാം അധ്യായത്തിന്റെ 19-20 വാക്യം കാലയളവിൽ മനുഷ്യ അഥവാ മനുഷ്യവർഗം ആ ജാതികൾ അനുഭവിക്കുന്നവയ ആ യാതനയുടെ ഭീകരത്വങ്ങളെ മനസ്സിലാക്കത്തക്ക വേദഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് ഇനി ചില ക്രമത്തിൽ എടുക്കണം. അത് ഏതെല്ലാം പട്ടിക ഏതെല്ലാം വിഭാഗങ്ങളെ അത് ബാധിക്കും, ഭൂഗോളത്തെ അതെങ്ങനെ ബാധിക്കും, ജ്യോതിർഗോളത്തെ എങ്ങനെ ബാധിക്കും, കടലിനെ എങ്ങനെ ബാധിക്കും, കരയെ എങ്ങനെ ബാധിക്കും, അത് എന്നുള്ളതിനെ ഒന്ന് രണ്ട് വാക്യം വെച്ചെങ്കിലും തെളിവ് തന്ന് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞ വാക്യം എടുത്ത് വായിച്ചാൽ യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ കോതുകളിലും മണലിലെ പൊതുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തം അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തം പാറകളുടെ ഗഹൂരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കി മിഥ്യാമൂർത്തികളെ മനുഷ്യരാ നാളിൽ തുരപ്പുരലിക്കും നരിച്ചീർന്നു മറിഞ്ഞു കളയും. ഇവിടെ ഈ വാക്യം വായിച്ച് ശ്രദ്ധിച്ചു. യഹോവ ഹൈന്ദവരെ നടുക്കാൻ എഴുന്നേൽക്കുമെന്നല്ല, മുസ്ലിങ്ങളെ നടുക്കുവാൻ എഴുന്നേൽക്കുമെന്നല്ല, യഹോവ ഒരു പ്രത്യേക വിഭാഗത്തെ എന്ന് ഒന്നും അവിടെ തൊട്ടു പറഞ്ഞിട്ടില്ല. എങ്ങനെയാ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ ബൈബിളിലെ വാക്കെന്ന് പറഞ്ഞ് യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അടുത്തത് ഒന്നൂറ് വായിരം വാചകം
യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹൂരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പുരലിക്കും നരിച്ചീറിനും എറിഞ്ഞു കളയും.
ഏത് സഭക്കാരാ, ഏത് ജാതിക്കാരാ? വേദപുസ്തകം നിഷ്പക്ഷ ബുദ്ധിയെ പഠിക്കണം. അതിനുള്ള വകകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. മനുഷ്യർ, കൈവിടപ്പെടുന്ന മനുഷ്യർ, വിഗ്രഹാരാധികൾ, ദൈവലോക ഹേതുവായി ജീവിക്കുന്നവരെ മനുഷ്യർ എന്നുള്ളതായ ഒരു പൊതുവാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ മനുഷ്യർ അതേ തങ്ങളുടെ ഭൂസികളെ തുരപ്പനേക്ക് നരിച്ചേർണോ എറിഞ്ഞുകൊടുക്കോ. എന്ത് യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുന്ന സമയം വരുന്നു വരുന്നു. എഴുന്നേൽക്കുന്നതെന്ന് മാത്രമല്ല, ആ പ്രവൃത്തികൾ ചെയ്യുവാൻ അവൻ തന്നെ സ്ഥലത്തുനിന്ന് തന്നെ വരുന്നു. ഇറാഖ് കീഴടങ്ങാതെ വരുമ്പോ വന്നപ്പോൾ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും മറ്റ് സഖ്യരാഷ്ട്രങ്ങളിൽ നിന്നും സേനകൾ അവിടെ ചെന്ന് കീഴടക്കി. അതാണ് നാം കണ്ടത്. എന്നാൽ ഈ കാര്യത്തിന് വാക്കുകൾ അത് തന്നെയാണ്. നിങ്ങൾ യെശയ്യാവിന്റെ പ്രവചനം അത് 26-ാം അധ്യായം അതിന് 20-ാം വാക്യം അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഇവിടെ യഹോവ തന്റെ നിവാസത്തിൽ എഴുന്നേൽക്കുന്നു എന്നാണ് ഈ രണ്ടിൽ വായിച്ചതെങ്കിൽ കുറെ കൂടെ കടുത്ത പ്രയോഗമാണ് അവിടെ കിടക്കുന്ന. വാക്കൊന്ന് വായിച്ചാട്ട്.
എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന്
അടുത്ത വാക്യം അടുത്ത
വാതിലുകളെ അടയ്ക്ക, ക്രോധം നടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക.
അടുത്തത്
യഹോവ ഭൂവാസികളെ അവരുടെ അകർച്ച നിമിത്തം
യഹോവ ഭൂവാസികളെ അവരുടെ പാപം നിമിത്തം യഹോവ ഭൂവാസികളെ അവരുടെ അകത്തെ നിമിത്തം വായിച്ചു
സന്ദർശിപ്പാൻ
സന്ദർശിപ്പാൻ
തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു.
ആ എഴുന്നേൽക്കുന്നു എന്ന് മാത്രമല്ല അവന്റെ സ്ഥലത്ത് നിന്ന് ഭൂവാസികളെ ദണ്ഡിപ്പിക്കുവാൻ ന്യായം വിധിക്കുവാൻ ശിക്ഷിക്കുവാൻ ഇന്നലെ പറഞ്ഞല്ലോ അത്തിയാറിൽ അവർ പ്രത്യക്ഷപ്പെടും. അവന്റെ സ്ഥലത്തു നിന്ന് വന്ന് പാപികളെയും അത് ദൈവത്തെ ഭയപ്പെടാത്തവരെയും പിടികൂടും. അവൻ ദണ്ഡിപ്പിക്കും. ഇതാ അവന്റെ സ്ഥലത്തു നിന്ന് വരുന്നു. അവന്റെ സ്ഥലത്തു നിന്ന് വന്ന് വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ അവന്റെ സ്ഥലത്തു നിന്ന് വന്ന് പാപികളെ ന്യായം വിധിക്കോ ലോകത്തെ ന്യായം വിധിക്കോ. വരവ് രണ്ട് പ്രതികരണം നമുക്ക് ആശ്വാസമാണെങ്കിൽ അതെ പീഡിപ്പിക്കുന്ന ഒരു പീഡ അത് പ്രതികാരമാണ്. ആ വാക്യത്തിൽ തെളിവ് ഇന്നലെ തന്നിട്ടുണ്ടല്ലോ. അത് രണ്ട് നിലയിൽ ദൈവമക്കൾക്ക് ആശ്വാസം, ലോകത്തിന് പീഡ. തന്റെ സ്ഥലത്ത് വന്ന് ചെയ്യുന്നു. അപ്പോൾ ഈ മനുഷ്യർ എന്നുള്ള വാക്ക് ഇവിടെ ഉള്ളൂ. ഇത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കണം. ഈ മനുഷ്യരുടെ ഒരു കാറ്റഗറി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മനുഷ്യരെന്ന് ഇവിടെ നമ്മൾ വിചാരിക്കുമ്പോൾ ലക്ഷം വീട് കോളനിക്കാരല്ല, പിന്നെ മലവാസികളല്ല, വനവാസികളല്ല, ചേരിവാസികളല്ല. ഇങ്ങനെ ദൈവഭൂമി നടക്കുമ്പോൾ അവരുടെ മഹിമയുടെ പ്രവർത്തനം ഇങ്ങനെ വരക്കം പായുന്ന മനുഷ്യരാരാണ്? ഏതെല്ലാം കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഭയങ്കരമായ ന്യായികളുടെ മുമ്പില് വരക്കം പായുന്നതെന്ന് അവിടെ കാറ്റഗറി തിരിക്കാൻ പോവുക. ഇത് സാധാരണക്കാരന്റെ കാര്യമല്ല, ഇത് കുറച്ചുകൂടെ മേളിക്കറി പിടിക്കേണ്ടതാണ്. ഈ വെളിപ്പാട് ദിവസം ഇനിയുള്ള സകല പ്രവചനങ്ങളുടെ പരിപൂർണതയുടെ വെളിപ്പാടിലാണ് പോകുന്നത്. വെളിപ്പാട് പുസ്തകം കൊണ്ട് മാത്രമേ ഭാവി പ്രവചനം തെളിയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സകല വിഷയങ്ങൾക്കും ഇനി വെളിപ്പാടിൽ പോകുന്നതായിരിക്കും. ഇപ്പോൾ അത് തുടങ്ങുകയാണ്. വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിച്ചാട്ട്. യെശയ്യാവിൽ പറയുന്ന മനുഷ്യർ വെളിപ്പാടിൽ ഏത് സമൂഹത്തെയാണ് ബാധിക്കുന്നത്? എടുത്ത് വായിച്ചു.
ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും
സ്വർഗത്തിലേതല്ല, പാതാളത്തിലേയല്ല, ഭൂമിയിലെ ഭൂവാസികളെയാണല്ലോ ദണ്ഡിപ്പിക്കുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരും
മഹത്തുക്കളും,
ഭൂമിയിലെ മഹത്തുക്കളും,
സഹസ്രാധിപന്മാരും,
സഹസ്രാധിപന്മാരും,
ഭലവാന്മാരും,
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 സകലദാസനും,
സ്വതന്ത്രനും,
ഗുഹകളിലും മലകളിലും ഒളിച്ചുകൊണ്ട്,
പാറകളിൽ ഒളിച്ചുകൊണ്ട്,
മലകളോടും
പാറകളോടും,
പാറകളോടും,
ഞങ്ങളുടെ മേൽ വീഴുവി,
ഞങ്ങളുടെ മേൽ വീഴുവി,
സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതായും,
മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീഴുവാൻ
രാജാക്കന്മാരെ, പ്രഭുക്കന്മാരെ, ധനവാന്മാരെ, കോടീശ്വരന്മാരെ, ബലവാന്മാരെ, പട്ടാള മേധാവികളെ, രാഷ്ട്ര തലവന്മാരെ എന്താ വിളിച്ചു പറയുന്നത്? ആറ്റം പോകുന്നേ, ഹൈഡ്രജൻ പോകുന്നേ, പകർച്ചവ്യാധി വന്ന് ഇതുപോലെ വിളിച്ചു പറയുന്നത്? സിംഹാസനസ്ഥലായ ദൈവത്തിന്റെയും അവന്റെ കുഞ്ഞാടിന്റെയും മുഖം ഞങ്ങൾ കാണാൻ വയ്യ. ഒരു കൂട്ടർ മുഖം കാണാൻ വയ്യ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർക്ക് അവന്റെ വരെ ആശ്വാസവും മറുപക്ഷത്തിന് അത് ന്യായവിധിയും ആയതുപോലെ ദൈവമക്കൾ അവന്റെ മുഖശോഭ കണ്ട് ആരാധിക്കുമ്പോൾ ലോകക്കാരൻ അവന്റെ മുഖത്ത് നോക്കി നടുങ്ങുകയാണ്. നോക്കാൻ വയ്യ,
നോക്കാം
വ്യത്യാസം നോക്ക്. പ്രൈസലോ, അവന്റെ വരവ് നമുക്ക് ആശ്വാസമായിരിക്കുമ്പോൾ ലോകക്കാരന് ഭയങ്കരമാണ്. അവന്റെ മുഖം നമുക്ക് ആശ്വാസം അനുഗ്രഹമായിരിക്കുമ്പോൾ നോക്കി നാം ആരാധിക്കുമ്പോൾ ലോകക്കാർ പറയുന്നു അവന്റെ മുഖം കാണാൻ വയ്യ. ഇന്ന് അവന്റെ മുഖം ആത്മാവിൽ കണ്ട് ആരാധിക്കുന്നവർക്ക് അന്ന് അവന്റെ മുഖം അക്ഷരീയമായി കണ്ട് ആരാധിക്കാം. എന്നാ ലോകക്കാരൻ അവന്റെ മുഖത്ത് നോക്കുവാൻ കഴിയുകയില്ല. കാരണം സൂര്യനെ വെല്ലുന്ന പ്രകാശധാരയാണ് അവന്റെ മുഖം. നിങ്ങൾക്ക് അവന്റെ മുഖത്തെ ഞാൻ പരിചയപ്പെടുത്തണമോ? തരക്കേടില്ല. 10-ാം സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ അവന്റെ മുഖം എങ്ങനെയുള്ള മുഖമാണ് നേടിയിട്ടുണ്ട്. വെളിപ്പാട് ദിവസം 1-ാം അധ്യായം 12-ാം വാക്യം മുതൽ വായിച്ചാൽ അവൻ സൂര്യശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ പ്രകാശിക്കുന്നവനാണ്. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയാണ്, കത്തിക്കാളുന്ന രശ്മികളുടെ അതേ ആ രംഗമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. വാക്യം എടുത്ത് വായിച്ചാട്ട്.
രൂപാന്തരപ്പെട്ടു.
അടുത്ത വാക്യം,
അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു.
അവന്റെ മുഖത്ത് നോക്കാൻ വയ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. വെറുതെ നോക്കാൻ വയ്യ എന്ന് പറഞ്ഞു വിട്ടാ പോരാ. അവന്റെ മുഖം നോക്കാൻ വയ്യാത്ത കാര്യം എന്താ? അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ പ്രകാശിച്ചു. കാർമേക പടലത്തിന്റെ മറവിലെ സൂര്യനല്ല, കാർമേക പടലങ്ങൾ നീക്കി ജ്വലിച്ച പ്രവാചകൻ നട്ടുച്ചയ്ക്ക് പ്രകാശിക്കുന്ന സൂര്യനെ നോക്കാൻ കഴിയത്തില്ല നമുക്ക്. അതിനേക്കാൾ വാചല്യമായ ദേശത്തിന്റെ പ്രഭാകാന്തിയിൽ മുങ്ങി മുഴുകിയ തേജോരുവിയുടെ മുഖ ലോകക്കാരൻ കാണുകയില്ല. അവര് ആരാധിക്കോ വീണ്ടെടുക്കപ്പെട്ട ദൈവക്കെ ഭാഗ്യപദവിയോ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതാണ് അതിന്റെ രംഗം. രണ്ടു വശത്തും അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. അവന്റെ മുഖം കണ്ടു, പാവങ്ങളല്ല, പട്ടിണി പാവങ്ങളല്ല. ലോകത്തിലെ ധനവാന്മാരും ബലവാന്മാരും പറയുകയാണ്, ഇവന്റെ മുഖം ഞങ്ങൾക്ക് കാണാൻ വയ്യ. ഇനി മലകളോടും കുന്നുകളോടും പാവങ്ങളോടും പറയുന്നത്, ഞങ്ങളെ മറക്ക്. ഒരുവിധത്തെ വാചകം വായിച്ച് അവസാനിപ്പിച്ചാട്ട്. ഒരുവിധത്തെ വാചകം വായിച്ച് വെളിപ്പാടിലെ കാര്യമാണ് പറഞ്ഞത്. ആറ്
സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ.
അവന്റെ അല്ല, ഒരുത്തന്റെ കോപം വന്നാൽ താങ്ങത്തില്ല. പിന്നെ രണ്ടുപേരും കൂടെ കൂടിയാ പറയണോ? പ്രൈസലോ, പിതാവായ ദൈവത്തിന്റെയും ദൈവകുഞ്ഞാടിന്റെയും കൂടെ കോപം അവരുടെ മഹാകോപ ദിവസം വന്നല്ലോ. ആർക്ക് നിൽപ്പാൻ കഴിയും? ആർക്ക് നിൽക്കാൻ കഴിയുകയില്ല. ആകയാൽ ഒരു ശക്തിക്ക് നിൽക്കുവാൻ കഴിയുകയില്ല, ഒരു രാഷ്ട്രത്തിന് നിൽക്കാൻ കഴിയുകയില്ല. അതുപോലെ മാനവജാതിക്ക് താങ്ങുവാൻ കഴിയാത്ത ഭയങ്കരമായ വിപൽഘട്ടം ഉണ്ടെന്നുള്ള വസ്തുത സകല പ്രവാചകന്മാരും ഒരുപോലെ വിളിച്ചു പറയുന്ന കാര്യമാണ്. വായ്പയുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അടിസ്ഥാനപരമായി അതോടെ എടുത്താണ് നമ്മൾ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലായി, സകല മനുഷ്യനെയും സകല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയും സകല രാജാക്കന്മാരെയും ഭരണാധിപന്മാരെയും സകല മണ്ഡലങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ന്യായവിധി ഭൂതലത്തിൽ വരുന്നു. ഇപ്പൊ കേൾക്കുമ്പോൾ പലർക്കും അസുഖമായിട്ട് തോന്നിയാലും ആ സംഭവത്തിന് മുൻപാകെ രക്ഷപ്പെടുവാൻ കഴിയാത്തൊരു ഭയങ്കര ദിവസമാണ്. ഇനി അത് നിൽക്കട്ടെ, ആ മുമ്പോട്ട് നമുക്ക് എടുക്കാം. യെശയ്യാവിന്റെ പ്രവചനം 24 അധ്യായത്തിലേക്ക് നിങ്ങൾ സഹകരിക്കണം. ഒന്നു മുതലുള്ള വാക്യങ്ങൾ വേഗം വായിക്കുന്ന ഇമ്പോർട്ടൻസ് ആയ വേർഡ് മാത്രം ഞാൻ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അതിന്റെ ക്രമത്തിൽ
അവതരിപ്പിച്ചുകൊണ്ടുപോകും. ഇതിലെ
നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. അടുത്തത്
ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും.
നിർത്തി നിർത്തി വായിക്കണം. ആർക്കെല്ലാം ഇത് വരും? ഇവിടെ ജക്കോബക്കാർക്കും അർത്തമാക്കാർക്കും ബന്ധക്കോസുകാർക്കും ബദറുകാർക്കും ഹിന്ദുക്കൾക്ക് എന്ന മുസ്ലിങ്ങൾക്ക് എന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വേദപുസ്തകം ശരിക്കും നോക്ക്, ഒരു സമൂഹത്തെയും എടുത്തു പിടിച്ച് ദ്രോഹിക്കുന്നില്ല ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യൻ എന്ന കോമൺ വേർഡ് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം ആ മേഖലയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു വിഭാഗത്തെ അല്ല, ദൈവത്തെ ദ്വേഷിച്ച് ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യൻ അവന്റെ പാപത്തിൽ ജീവിച്ചാൽ അവൻ ദൈവത്തിന് ന്യായവിധി അകപ്പെട്ടു പോകും. മനുഷ്യൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യൻ
പുരോഹിതനും
പുരോഹിതന്
ദാസനും
ദാസന്
യജമാനനും
യജമാനന്
ദാസിക്ക്
യജമാനത്തിക്ക്
യജമാനത്തിക്ക്
കൊള്ളുന്നവനും
വിൽക്കുന്നവനും
കടം കൊടുക്കുന്നവനും
കൊടുക്കുന്നവന്
കടം വാങ്ങുന്നവനും
വാങ്ങുന്നവന്
പലിശ
വാങ്ങുന്നവനും
പലിശയ്ക്ക് കൊടുക്കുന്നവനും
കൊടുക്കുന്നവന്
ഒരുപോലെ ഭവിക്കും. എത്ര ഇനമുണ്ട്? എണ്ണിയില്ലല്ലേ. ഇന്ദിരാഗാന്ധിയുടെ 16 ഇനമുണ്ട്, രാജീവിന്റെ 20 ഇനമുണ്ട്, പലരുടെയും പല ഇനമുണ്ട്, ദൈവത്തിന്റെ 12 ഇന പരിപാടി ആയി. ഈ ഇനത്തിൽ പെടാത്ത ആരെങ്കിലും ഉണ്ട്? യോഗം കഴിഞ്ഞിട്ട് കണ്ടിച്ചു പോണം. ഇവയെ നോക്കിയേ വരാവൂ, അതല്ലെന്ന് പറയാൻ. ആ ജനം അല്ലെ പുരോഹിതൻ, അറിയാമല്ലോ. ആ ഭാഗം വിളിച്ചിട്ട് വന്നിട്ട് കൊള്ളുന്നവൻ അല്ലെങ്കിൽ വിൽക്കുന്നവൻ, ഒന്ന് കടം വാങ്ങുന്നവൻ അല്ലെങ്കിൽ കൊടുക്കുന്നവൻ, ഒന്ന് യജമാനൻ അല്ലെങ്കിൽ ദാസൻ. ശരിക്കും വായിച്ചേച്ച് വരണം. ഈ കാറ്റഗറി പെടാത്ത ഒറ്റ മനുഷ്യൻ ഭൂതലത്തിന്റെ ഒരു ഭാഗത്തുമില്ല, സകല മനുഷ്യനെ ഒരുപോലെ ബാധിക്കും. എണ്ണി തൂക്കി പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തനെ വിടുകില്ല, ഒരുത്തനെ വിടുകില്ല. ദൈവവ്യവസ്ഥയുടെ അതിൽ ലംഘിച്ചിനെ മറികടന്ന് പോയിന്ന് അത് സുഖമാണെന്ന് വിചാരിച്ചാൽ ദണ്ഡിപ്പിക്കാൻ കർത്താവ് വരുന്നത്. പോലീസുകാരനും പട്ടാളമൊന്നുമല്ല, ഇത് സ്വർഗത്തിൽ നേരിട്ടെടുക്കുന്ന ആക്ഷനാണ്. ഈ 12 ഇനങ്ങളെ ഒരുപോലെ ബാധിക്കുമെന്നാ പറഞ്ഞത്. അത് ആരാണ് നിങ്ങൾ തന്നെ വിധി എഴുതിച്ചാൽ മതി. അടുത്ത വാചകം വായിച്ചോട്ടെ. അടുത്തത് വായിച്ചേ.
ഭൂമിയ ശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും.
അടുത്തത്
യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്.
യെശയ്യാവ് പറഞ്ഞല്ല, ദാനിയേൽ പറഞ്ഞല്ല, ഹെസ്കിയേൽ പറഞ്ഞല്ല, കേക്കെറ്റെറിയാൻ പറഞ്ഞതല്ല. അങ്ങനെ ആരും മനസ്സിലാക്കുകയും വേണ്ട. ദൈവം ഇത് പറഞ്ഞേച്ച് പറയാണ്, ദൈവം ദൈവത്തെ കൊണ്ട് ആണിയിട്ട് പറയാണ്. അതെ, എന്ന് യഹോവ ഈ വർണ്ണങ്ങളെ അരുളി ചെയ്തിരിക്കുന്നു. ഒപ്പം ഉത്തരവാദിത്വം എനിക്കല്ല, ഞാൻ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നു. ആ ദൈവത്തിന്റെ വചനം കർത്താവ് പറഞ്ഞതാണ്, അവൻ നിവർത്തിക്കുകയും ചെയ്യും. വള്ളി പുള്ളികൾ ഭേദം വരികയില്ല. യഹോവ ഈ വർണ്ണങ്ങളെ അരുളി ചെയ്യുന്നു. മനുഷ്യന്റെ വാക്കല്ല, അത് ദൈവത്തെ മറന്നുപോയാൽ ദൈവം ചെയ്യും. ദൈവം ദൈവത്തെ കൊണ്ട് ആണേ ഓർമ്മിച്ചിരിക്കുകയാണ്. യഹോവയല്ലോ ഈ വചനങ്ങൾ ചെയ്തിരിക്കുന്നത്. അടുത്ത വാക്ക് വായിച്ചാട്ട്. ഇടുന്നില്ല.
ഭൂമിയെ ദുഃഖിച്ച വാടിപ്പോകുന്നു,
വാടിപ്പോകുന്നു.
ഭൂതലം ക്ഷയിച്ച വാടിപ്പോകുന്നു,
വാടിപ്പോകുന്നു.
ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു,
എല്ലാ ഉന്നതന്മാരും ക്ഷീണിച്ചു പോകും. എല്ലാ വ്യവസായ മണ്ഡലങ്ങളും തകരും, എല്ലാ കാർഷിക മേഖലകളും അതെ തകർന്ന് നിലം പരിചാകും. എല്ലാ അതെ ശാസ്ത്രങ്ങളും അതോടെ അതെ അടിതറ പറ്റും. എല്ലാ സമൂഹങ്ങളും അവിടെ എല്ലാ തളർന്ന് തരിപ്പണമാകും. എല്ലാരും അടുത്ത വാചകം
വായിച്ചാട്ടോ. നിവാസികളാൽ മലിനമായിരിക്കുന്നു.
എന്താ ഈ ന്യായയുടെ കാരണം? എല്ലായിടത്തും ഒരേ റീസണാ പറഞ്ഞത്.
എന്താ പറഞ്ഞത്? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു.
ഇവിടെ പാർക്കുന്ന ഹിന്ദുക്കളെ കൊണ്ടല്ല, ഇവിടെ പാർക്കുന്ന മുസൽമാനെ കൊണ്ട് അശുദ്ധമായെന്നല്ല, ഭൂമി ഇവിടെ പാർക്കുന്ന മനുഷ്യനെ കൊണ്ട് അശുദ്ധമായി. ദൈവത്തിന്റെ വചനം ആരെയും പ്രത്യേകം പിടിക്കുന്നില്ല, പാപത്തിൽ ജീവിക്കുന്ന മുഴുവൻ പേരെയും പിടിക്കുന്നു.
ക്രൈസ്തലോ, ക്രൈസ്തലോ, വെള്ളത്തിൽ മുങ്ങി ആത്മസ്ഥാനവും പ്രാപിച്ച് കൂട്ടായ്മയിൽ നടന്ന് ഒളിച്ച് പാപം ചെയ്ത് നിന്നെ പുറത്ത് പാപം ചെയ്തതിനെ പിടിക്കുന്നതിനേക്കാൾ ഓരെ ഒരു പടി കൂടുതൽ പിടിക്കോ? ആരെയും വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരെയും വിടത്തില്ല. ഒളിച്ച് കളിച്ച് പാപം ചെയ്താൽ പാപത്തിന്റെ ദൈവത്തിന്റെ ന്യായവിധി ഭയങ്കരമാണ്. പരസ്യമായി പാപം ചെയ്താൽ പാപത്തിന്റെ ന്യായവിധി ഭയങ്കരമാണ്. ആകെ സകല വിഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ന്യായവിധി. നിവാസികളാൽ മലിനപ്പെട്ട ഭൂമി, മനുഷ്യന്റെ പാപത്താൽ മലിനപ്പെട്ട ഭൂമി, മനുഷ്യന്റെ പാപം ഈ ഭൂമിക്ക് തകർവയ്യ, അതുപോലെ ഭയങ്കരമായിരിക്കുക. അടുത്ത വായന ഒന്ന് വായിച്ചേ, താഴോട്ട് വായിച്ചേ.
അവർ പ്രമാണങ്ങളെ ലംഘിച്ചിരിക്കുന്നു. പ്രമാണങ്ങളെ ലംഘിച്ചെന്ന് പറഞ്ഞാൽ എന്തുവാ മനസ്സിലാകൂ? അപ്പനെ മക്കൾക്ക് വസ്തു പ്രമാണം ചെയ്തു കൊടുത്തു, അറിയാവുന്ന ഭാഷയിൽ പറയാം. അപ്പോൾ മൂത്ത മകനോട് പറഞ്ഞു, ഇന്ന മുറി വസ്തുവിന്റെ മേലാദായം ജീവകാലത്ത് എനിക്കാണ്. ഇളയ മോനോട് പറഞ്ഞു, ഇന്ന വസ്തുവിന്റെ അതെ പട്ടിക വസ്തുവിന്റെ മേലാദായം പിന്നാർക്കാണ്? ഒരു പ്രമാണം ഉണ്ടാക്കി വസ്തു മക്കൾക്കാണ് കൊടുത്തത്. പ്രമാണം ഉണ്ടാക്കിയപ്പോൾ പ്രമാണ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ മേലാദായം അവകാശമുള്ള പിതാവിനെ വസ്തുവിൽ പ്രവേശിപ്പിക്കാതെ വസ്തു ഉടമ എന്ന് അഭിമാനിക്കുന്നവൻ മേലാദായം കൈവശമാക്കിയാൽ വസ്തു ഉടമയ്ക്ക് അതെ അന്യായം ബോധിപ്പിച്ച് മേലാദായം അവകാശപ്പെടുത്താം.
പ്രമാണ ലംഘനം കോടതി മുഖാന്തരം നടത്തിയെടുക്കാം. എന്തുവാ നമ്മുടെ പ്രമാണ ലംഘനം? എന്താ നമ്മുടെ പ്രമാണ ലംഘനം?
പ്രൈസലോ,
എന്താ നമ്മുടെ പ്രമാണ ലംഘനം? പ്രൈസലോ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ച എത്ര പേരിനകത്ത് കയറിയിട്ടുണ്ട്? പ്രൈസലോ, ദൈവത്തിന്റെ ആരാധനയ്ക്കകത്ത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ അഭിമാനിക്കുന്ന വ്യക്തികളിൽ എത്ര പേർ ആരാധന സ്ഥലത്തിരുന്ന് പ്രമാണം ലംഘിച്ചിട്ടുണ്ട്?
പ്രൈസലോ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രമാണം ലംഘിച്ച ആരാധനയ്ക്ക് എത്ര പേര് പോയിട്ടുണ്ട്? ആരും പോയിട്ടില്ല. ഒരിപ്പം ഉണ്ടാ അറിയാം. പ്രൈസലോ, ആരും പോയിട്ടില്ല. കർത്താവ് പറഞ്ഞു, നീ വഴിപാടുമായി യാഗപീഠത്തിൽ ചെല്ലുമ്പോൾ സഹോദരന്റെ നിന്റെ നേരെ വല്ല ഉണ്ടെന്ന് തോന്നിയാൽ യാഗം പുഴുത്തും പഴുത്തും പോകുന്നതിന് മുമ്പേ ആദ്യം യാഗം അങ്ങ് നടത്തണം. നടത്തിയേച്ച് അത് പിന്നെ ചെയ്യാൻ ഒക്കുന്നതല്ലോ. പിന്നെ നേരെ വള്ളപ്പച്ചെന്ന് സഹോദരനെ കണ്ടുപിടിച്ച് നിരക്കാനാണോ പറഞ്ഞത്? അതോ യാഗം പഴുത്താലും വേണ്ടിയില്ല പുഴുത്താലും വേണ്ടിയില്ല, യാഗവസ്തു അവിടെ വെച്ചേച്ച് നീ എന്ന് സഹോദരനോട് നേരെ പ്രാപിച്ചേച്ച് നീ യാഗപീഠത്തിൽ യാഗം കഴിച്ചാൽ മതി എന്ന് കർത്താവ പറഞ്ഞത്. ഏക ചെറിയാനല്ല പറഞ്ഞത്, അപ്പോസ്തലന്മാരല്ല പറഞ്ഞത്, ആരാധന സ്വീകരിക്കുന്നവനാ പറഞ്ഞത്. ഇങ്ങനെ വന്ന് ആരാധിച്ചെങ്കിലേ ഞാൻ ആരാധന സ്വീകരിക്കത്തുള്ളെന്ന് പ്രമാണം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. കാരണം പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞു വിട്ടാ പല ഉള്ളികളും ഈ പ്രമാണത്തെ അതെ വേറെ നില വ്യാഖ്യാനിക്കും. പ്രമാണ ലംഘനം എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ്. സഹോദര, ഉപദേഷ്ടാവായാലും അപ്പോസ്തലനായാലും നീറ്റ ഉടുപ്പിട്ടാലും നീറ്റ പ്രസംഗം ചെയ്താലും അതെ പദവികൾ വഹിച്ചാലും നീ സഹോദരനെതിരെ എടുത്തിരിക്കുന്ന നിന്റെ ആരോപണങ്ങളുടെ ആ മൂർച്ചയുള്ള വായ്ത്തലകൾ നീ അകത്ത് വെച്ച് പിടിച്ചിട്ട് ഉറമ്മി ആരാധനയും തിരുവത്താലും അതെ അന്യഭാഷയും വെടിക്കെട്ട് പോലെ നടത്തിയേച്ച് നീ സഹോദരനെ നേരെ നിരക്കേണ്ടതാകും. നിരക്കാതെ പോയാൽ നീ പ്രമാണം ലംഘിക്കുന്ന ഭയങ്കര ഭാവിയാണ്, കള്ളുകുടിയനേക്കാ വലിയ ഭാവിയാണ്. നീ കള്ളുകുടിയനേക്കാ വലിയ ഭാവിയാണ്. ഇന്ന് പ്രമാണം ലംഘിച്ച ആരാച്ച എത്ര പേരുണ്ട് ഇവിടെ? കൈവക്കണ്ട, മനസ്സിലെ കയ്യിൽ നോക്കിയാൽ അകത്തെ മനുഷ്യന്റെ കയ്യിൽ നോക്കാവും. ഞാൻ കാണുകയില്ലല്ലോ. പ്രൈസലോ, നിങ്ങൾ ചിലർക്ക് എന്നെ പിടിക്കാതെ വരും. അത് ഇവിടെ മാത്രമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കത് പറയാതിരിപ്പം നിവൃത്തിയില്ല. ഒരു മനുഷ്യനെ ദുഃഖിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടുന്നത്. പക്ഷെ ഞാൻ ദൈവവചനത്തിന് മുമ്പിൽ മറയിടാൻ ഒക്കുകയില്ല. മറയിട്ടാൽ നാളെ എനിക്ക് വചനത്തിന് വെളിപ്പാടില്ല. അതുകൊണ്ട് ഞാൻ ദൈവഭയത്തോട് നിങ്ങൾ പറയട്ടെ, സഹോദര, നീ പ്രമാണം ലംഘിച്ച് ആരാധിക്കുന്നത് വെന്തക്കോസുകാരാണെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ആരാധന നിർത്തിയേക്ക് നിരപ്പോരട്ടെ, നിരപ്പോന്നിട്ട് ആരാധന വരട്ടെ. അതെ, ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അന്യഭാഷയേക്കാൾ വിലയുള്ളത് അതെ നിന്റെ വലിയ വലിയ ആ ചിട്ടവട്ടങ്ങളെക്കാൾ വിലയുള്ളത് ദൈവത്തിൽ നിരപ്പ് സമാധാനമുള്ള ആരാധനയാണെങ്കിൽ പ്രമാണം ലംഘിച്ച് ആരാധിക്കുന്നത് മടങ്ങി വന്ന് ശരിയായിട്ട് ആരാധിച്ചാൽ മതി. ആരാധന താമസിച്ചാലും നിരപ്പ് നേരത്തെ വേണം.
ഹല്ലേലൂയ. എന്താ പ്രമാണ ലംഘനം? വെള്ളം കുടിച്ച് പത്ത് കൽപ്പന ലംഘിച്ച് പോകുന്നവന്റെ കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? അല്ല, അത് ശരിയല്ലേ. എന്നാൽ അതിനപ്പുറത്തേക്ക് പറയട്ടെ, അടുത്തിരിക്കുന്നവർ പറയട്ടെ,
പറക്കാനിരിക്കുന്നവർ ഞാൻ പറയട്ടെ, നീ പ്രമാണം ലംഘിച്ച കാര്യം നേരം വിളിക്കുമ്പോൾ വൈകുന്നവരെ ഇരുന്ന് ഒന്ന് എഴുതി വെക്കണം. പ്രമാണ ലംഘനം, പ്രമാണം ലംഘിച്ചു, ദൈവത്തിന് ശിക്ഷയുണ്ട്. ഈ ഏലിയെ ദൈവം ശിക്ഷിച്ചത് ഏത് വീണക്കോട് വെച്ച്? ശാന്തമായിട്ട് പഠിച്ച് അകത്ത് കയറിയ ജീവിതം രൂപാന്തരപ്പെടണം. പ്രവചന വ്യാഖ്യാനത്തിന്റെ ഭംഗി മാത്രം പോരാ, ഉപദേശം എന്ന് പറയുന്നതിന്റെ ശക്തിയായ വശങ്ങളിൽ വന്നിരിക്കണം. ഏത് കോട് വെച്ചാ ശിക്ഷിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഏലിയുടെ പാവം ഏതാ? പത്തുകൽപ്പന ലംഘനമാണോ? നമ്മൾ മൈനർ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവം കേസായിട്ട് എടുക്കുമെന്നുള്ളതിനെ തെളിയിക്കാൻ പോവുക. ഏലി നല്ല ഇന്നത്തെ പുരോഹിതന്മാരെക്കാളും പാസ്റ്റർമാരെക്കാളും പലരെക്കാളും വളരെ നല്ല പുള്ളിയായിരുന്നു. നമ്മേക്കാൾ പല ഏലി, എനിക്ക് അഭിപ്രായപ്പെടാൻ അങ്ങനെയുള്ളത്. കാര്യം എന്താണെന്നറിയാമോ? മക്കള് ഈ ദൈവാലയത്തിന്റെ വാതുക്ക വരുന്ന ഈ ആരാധനക്കാരുടെ അനാചാര ദുരാചാര, ഞാൻ ഒരു ഒരു സംസ്കാരമുള്ള ഭാഷയിലൊക്കെ പറയുക, മാനം മര്യാദയ്ക്ക് ആരാധകർക്ക് ആലയത്തിന്റെ അടുത്ത് വരാൻ വയ്യാത്ത പരിസ്ഥിതിയാണ് ജഡദാഹികളായ പുരോഹിതന്റെ മക്കളെ അതേ നിലയിൽ ഇരിക്കുന്നത്. അത്രയും മതി.
പുള്ളിക്കാരനെ വരെ പറഞ്ഞു, ഇപ്പൊ യോഗത്തിന് ആള് കുറവാണ്, രാത്രികാലം വെച്ചാൽ ആരും വരുന്നില്ല, എന്താ കാര്യമെന്ന് പുള്ളിക്കാരൻ ചോദിച്ചപ്പോ പറഞ്ഞു, മാനം മര്യാദയ്ക്കുള്ളവർക്കൊന്നും യോഗത്തിന് ഇപ്പൊ വരാൻ വയ്യാന്ന്.
ജെറുസലേമിലെ കാര്യം പറഞ്ഞു, കുറെ ആൾക്കാരത്തിനും
ജീവിച്ച് പോകണമെന്നുള്ളവരൊന്നും വരാൻ വയ്യ സംഗതി, അത് അങ്ങനെ നീങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു.
അവനെ മുടക്കിയത് അത് എന്ന് പറഞ്ഞവനോട്, നീങ്ങ വേണം, ഇനി നിന്റെ മീണ്ടി പോയതിനെ ഉരുട്ട് വരും, ഇരട്ടി ഇന്ന് പാവങ്ങൾക്കൊല്ലും പറയാനൊക്കെ. പിന്നെ അവനെ സഭയെ കാണാൻ കുറെ എണ്ണം പേടിച്ച് കഴിയുക, അവരിടത്തോട് പേടിച്ച് കഴിയുക. അല്ലാതെ ഇത് മനമാനസം സത്യമനസാറ്റി കഴിയുക, അല്ലാതെ ഉയരമുള്ള വേണമല്ല. ഏതാ ഈ രാജ്യത്ത് വന്നുപോയി എവിടെയെങ്കിലും കിടക്കണമല്ലെന്ന് ചോദിച്ചു കിടക്കുന്നതേ ഉള്ളൂ, അല്ല കിടക്കണ പോലെ കിടക്കുകയല്ല. പൈസലോ
ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആളും തടിയും മിടുക്കുമൊക്കെ കൊള്ളാമെങ്കിൽ ഏത് കുഴപ്പം കാണിച്ചാലും കുഴപ്പമില്ല. അത് ആത്മീയമോ നിലവാരമോ നേരായിട്ട് ഓടുമെങ്കിൽ അവന് നിലയുമില്ല, അവനെ നിലയ്ക്ക് നിർത്തുകയുമില്ല. പക്ഷെ കേട്ടില്ല. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ആ എന്റെ പിള്ളേർ പഠിച്ചാൽ നിനക്കനട, ഞാൻ നോക്കിക്കോളാം, പോലെ പാടുന്നു എന്ന് പറഞ്ഞ് അവനെ ഓടിക്കുകയല്ലായിരുന്നു. പുരോഹിതന്റെ ക്വാളിറ്റി ഞാൻ വീണ്ടും എടുക്കാൻ പോകാം. മക്കളെ ഇനി വിളിച്ചു,
വാസ്തവത്തിൽ നല്ലൊരു മുരിക്കിന്റെ ഉള്ളുള്ള വടി വെട്ടി യോമാരെ വരുത്തി നെടുകയും കുറുകയും രണ്ട് കാച്ചു കാച്ചണ്ടിതാ പുറത്തെടുക്കുക. എന്തോ മര്യാദ കേട്ടോ കൊടുക്കാനി മക്കളെ തല്ലാമല്ലപ്പനെ, കുഴപ്പമൊന്നുമില്ല. പുരോഹിതായാലും തല്ല, നാട്ടുകാരെ തല്ലു കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ തല്ലി നേരെയാക്കുന്നതാ നല്ലത്. അല്ലെ പിന്നെ നാട്ടുകാരൊക്കെ തല്ലു കൊടുക്കും. പൈസലോ ചിലർക്ക് പിടിക്കുന്നില്ല, ചിലർക്ക് പിടിക്കുന്നുണ്ട്, അതിലേക്ക് എനിക്ക് അറിയാം.
ആ നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ കൈകാര്യം ചെയ്യണം കേട്ടോ അകത്ത് വെച്ച്, അതാ നല്ലത്.
ആ വിളിച്ചു മക്കളെ, മെന്നുമാനെ ഇവിടെ മക്കളെ നിങ്ങളെ കുറിച്ച് അവരൊക്കെ വന്നതാണ്ട് കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ആ എന്താ യഹോവയുടെ ജനം ഇങ്ങനെയുള്ള അപവാദം പറയുന്നത്? എന്താ അത്? കുറഞ്ഞ പക്ഷം ചോദിച്ചല്ലോ, ഈ പറഞ്ഞവനെ തല്ലിക്കൊന്നില്ലല്ലോ, പറഞ്ഞവനെ മുടക്കിയില്ലല്ലോ. അത് വലിയ ആശ്വാസമാണ്. ഇത് പറയുന്നവനാ മുടക്ക്, ചെയ്യുന്നവനൊരു കുഴപ്പമില്ല. സത്യമായി ഞാൻ പറഞ്ഞു, തെളിവ് എത്ര വേണേലും എന്റെ കൈവിശ്വരിപ്പുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ആ പുരോഹിതൻ പറഞ്ഞു, ദൈവം തമ്പുരാൻ ആക്ഷൻ എടുത്തപ്പോൾ ആദ്യ അധ്യായത്തിൽ തന്നെ കിടപ്പുണ്ട്, അതെ നിന്റെ മക്കളെ നീ ശാസിച്ച് അവർത്തായ കൊണ്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങള് നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോവുകയാണ്. നീ കണ്ടോ ആകാശം കിടങ്ങും, ഭൂമി നടക്കും, സകല ജാതികളും വിളക്കും, ഏലി നിന്റെ കുടുംബത്തിന് ഒരുവൻ വർദ്ധക്ക് നിർത്തത്തില്ല. ഇസ്രായേലിന്റെ മഹാചാര്യനോട് ദൈവം പറഞ്ഞ ജഡ്ജ്മെന്റ് എന്താണ് വായിച്ചു നോക്ക്. ഉടുപ്പ് കൊണ്ടവൻ പേടിക്കുന്നവനല്ല, പദവി കൊണ്ടവൻ പേടിക്കുന്നവനല്ല, മഹിമ കൊണ്ടവൻ പേടിക്കുന്നവനല്ല, സ്വാധീനം കൊണ്ട് പേടിക്കുന്നവനല്ല. ദൈവം നീതിമാനാണ്, വിശുദ്ധ നീതിയിലും ആരാധിക്കുന്നവർ അവൻ അറിയുന്നു, അല്ലെങ്കിൽ പുരോഹിതനാന്നേലും വെച്ച് കെട്ടിയേച്ച പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേധാവികൾക്ക് ഡബിൾ പാപം ചെയ്യാൻ ലൈസൻസ് ഒന്ന് ദൈവം കൊടുത്തിട്ടുള്ള അവരെടുത്ത ലൈസൻസേ ഉള്ളൂ. പുരോഹിതനെ മക്കളെ വിളിച്ചാൽ പുരോഹിതൻ നേരെയാക്കണം, ഇല്ലെ പുരോഹിതൻ പണി നിർത്തിച്ച് വേറെ ജോലിക്ക് പോകണം. രാമേനൊന്നും ഇവിടുന്ന് വരും, നിങ്ങൾ തന്നെ അതിന് വിഷമിക്കേണ്ട കാര്യം. നല്ലവർക്ക് പറയല്ലോ സ്വത്ര നല്ല ആഞ്ഞു. ആ അപ്പൊ പറഞ്ഞു സംഗതി പോയ ഇനി മേലിട അന്ത്യം അറിയാൻ വിചാരിച്ചു. കുഞ്ഞുങ്ങളോടെ ഇല്ല, പ്രമാണം ലംഘിച്ചു, മക്കളെ ചിട്ടയ്ക്ക് മര്യാദയ്ക്ക് വളർത്താഞ്ഞാണ് അടി വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവം തമ്മിൽ ഇന്ന് രാത്രി ഈ ഏലി എന്നുള്ള പേര് ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരുടെ പേരങ്ങ് വിളിക്കുക. തോമസ ചാണ്ടി മറിയാമ്മ എസ്തേർ ഈ പെരിയാർ അല്ലൂടെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തോന്നിയത് എനിക്കറിയില്ല. ഈ എല്ലാവരെയും പേര് വിളിക്കുക, ചെറിയാൻ ആ എന്റെ പേരാ, എല്ലാവരെയും പേര് വിളിച്ചിട്ട് എന്റെ മക്കളെ മര്യാദയ്ക്കാണോ വളർത്തുന്നത്? ആന്നോ? ആ നിന്റെ മക്കളെ ഉപദേശപ്രകാരമാണോ വളർത്തുന്നത്? ആ നിന്റെ മക്കളെ എന്റെ ഉപദേശപ്രകാരമാണോ വളർത്തുന്നത്? നീ എന്നെയാണോ സ്നേഹിക്കുന്നത്? നിന്റെ മക്കളെയാണോ സ്നേഹിക്കുന്നത്? നിന്റെ ആ മേക്കപ്പ് എന്റെ പ്രമാണപ്രകാരമാണോ? ആ നിന്റെ കുഞ്ഞുങ്ങൾ ഉടയും നടയും അതോ ലോകപ്രകാരമാണോ? പറ ഇന്ന് രാത്രി നൂറ്റൊന്ന് ചോദ്യങ്ങള് തമ്മുരാൻ എണ്ണിയിട്ട് ചോദിച്ചാൽ അതിന് മുമ്പിൽ നേരെ നിൽക്കുവാൻ കഴിയുള്ള എത്ര പേര് ചോദ്യം വന്നിട്ടുണ്ട്? നിന്റെ മക്കളേക്കാൾ വലുത്, നിന്റെ മഹിമയേക്കാൾ വലുത്, പദവിയേക്കാൾ വലുത്, സ്ഥാനത്തേക്കാൾ ദൈവത്തിന്റെ പ്രമാണം നീ സൂക്ഷിക്കുന്നതിലാണ് നിന്റെ മഹിമയിരിക്കുന്നത്. സൂക്ഷിപ്പാൻ മക്കൾ വണങ്ങിയാലും ഭാര്യ വണങ്ങിയാലും കൂട്ടായ്മക്കാർ വണങ്ങിയാലും നാട്ടുകാർ വണങ്ങിയാലും ജോലി നിന്ന് വിളിച്ചുവിട്ടാലും പേടിക്കണ്ട, ദൈവം പ്രതികൂലമാര്. ശുദ്ധീകരണത്തിന്റെ അടിത്തറ മറിക്കരുത്, ഉപദേശത്തിന് പേടിക്കരുത്, ഒളിക്കരുത്, അതിനാൽ സൂക്ഷിക്കേണ്ടവരാണ്. പ്രമാണം ലംഘിച്ചു,
പ്രമാണം ലഭിച്ചതിന് നൂറുകണക്കിന് തെളിവുകളിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് നിരത്തി തരാം. പ്രമാണ ലംഘനം എന്താണെന്ന് നിസ്സാരമാണെന്ന് വിചാരിക്കണ്ട. ഫൈസലോ, ലോക ഇൻപങ്ങളും പാപമോഹങ്ങളും വെറുത്ത് ജീവിക്കുവാൻ ദൈവം വിളിച്ച വേർതിരിച്ച ദൈവജനങ്ങൾ, അതേ ഭദ്രതയുടെയും മഹിമയുടെയും അതേ സൗകര്യത്തിന്റെയും മുൻപാകെ അവ ലംഘിച്ചാൽ കർത്താവ് കാണുന്നുണ്ട്. അതിന്റെ ദൈവത്തിന് ന്യായവിധി. അതേ പകരും എന്നാൽ ദയുള്ളവരാണ്, അവസരങ്ങൾ വരെ തന്നിട്ടുണ്ട്. ഫൈസലോ, ഹല്ലേലൂയ്യ. രാത്രികാലങ്ങളിലെ കാഴ്ചകളും പകലത്തെ പോക്കും രണ്ടും രണ്ട് മേഖലയിലാണെങ്കിൽ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ അതൊന്നും തൊട്ടം കൊണ്ട് എനിക്ക് പ്രമാണ ലംഘനം ഒറ്റ വാക്കിന്റെ വിശദീകരണം എന്താണെന്ന്, അത് പത്തുകൽപ്പന ലംഘനം അല്ല, അത് ജീവിതത്തിന്റെ നിലവാരങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന വസ്തുതയെ ഓർമ്മയെടുത്തുകൊണ്ട് ഞാൻ വാക്കവിടുന്ന് മുൻപോട്ട് വിടുകയാണ്. പ്രമാണ ലംഘനം ഇനിയും ഞാൻ സഭയോടുള്ള ഇതായിട്ട് പറയാം. പടിഞ്ഞത്തെ ഉദാഹരണം പോരായല്ലോ. വെളിപ്പാട് ദിവസം മൂന്നാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചാൽ പ്രമാണ ലംഘനം എന്താണെന്ന് ഉപദേശത്തിൽ സഭയുടെ നാഥനെ കർത്താവ് സഭയ്ക്കകത്തേക്ക് നല്ല 1-ാം ക്ലാസ് ടെലസ്കോപ്പ് പോലെ ഓരോരുത്തരുടെ അകത്തോട്ട് കടത്തി വെച്ചേച്ച് നോക്കിയേച്ച് പറയുകയാണ് പ്രമാണ ലംഘനം എന്താ. വായിച്ചൊന്ന് വായിച്ചേരെ, വിട്ടേക്കാം, ഇപ്പൊ വിട്ടേക്കാം.
ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്
എപ്പോഴേ ഞാൻ ഇരിക്കാനെ പേടിക്കാന്.
ഞാൻ ധനവാൻ,
പിന്നെ അടുത്ത വാക്കെന്തോ?
സമ്പന്നനായിരിക്കുന്നു,
സമ്പന്നൻ, പിന്നെ അടുത്ത വാക്കെന്തോ?
എനിക്കൊന്നിനും മുട്ടില്ല,
എനിക്കൊന്നിനും മുട്ടില്ല. ഉടനെ തമ്പരാ നോക്കിയാൽ എന്നോടൊന്നും ചെയ്യാറില്ല.
അല്ല, എന്നെ അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല, അതാണ്ട് മോട്ടിച്ചൊന്നുമല്ല. ആ, എല്ലാവർക്കും അറിയാം, എല്ലാം മുള്ളു ഒടിഞ്ഞ് ചോര പറ്റി ഓവർടേക്ക് കൂടെ ചെയ്തുണ്ടാക്കിയതാ. ആ, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ തലവാനാ, എനിക്ക് ഒന്നിനും മുട്ടില്ല, എനിക്ക് എല്ലാം ഉണ്ട്.
സമ്പന്നനാ, എല്ലാം ഉണ്ട്.
ആ, പിന്നെ അല്ല, എന്നാ ഇതൊക്കെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് ആ ഇതൊരു വേറെ പ്രമാണമാണ്. അടുത്ത വാചകം വായിച്ചാൽ ഇപ്പൊ കേട്ടോ, തോട്ട കർത്താവ് പറയുന്നത് എന്തോന്ന്?
എന്ന് പറഞ്ഞുകൊണ്ട്,
എന്ന് പറഞ്ഞുകൊണ്ട്,
നീ നിർഭാഗ്യനും,
നീ നിർഭാഗ്യവാൻ,
അരിഷ്ടൻ,
നീ അരിഷ്ടൻ,
ദരിദ്രൻ,
നീ ദരിദ്രൻ,
കുരുടനും,
നീ കുരുടൻ,
നഗ്നനും,
നീ നഗ്നൻ
എന്ന് നീ അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതെന്ന്.
ഇല്ലേ, ഇവിടുത്തെ നിർഭാഗ്യാവസ്ഥ എന്താ? നിങ്ങളുടെ കണ്ണ് ഇതിനകത്തോടൊന്ന് ഇറങ്ങണമേ ദയവായി, നിങ്ങളുടെ ചിന്ത ഇതിനകത്തോടൊന്ന് പതിയണമേ ദയവായി. പൈസവൻ എന്താ ഇവിടെ നിർഭാഗ്യാവസ്ഥ? അരിഷ്ടൻ, കുരുടൻ, നഗ്നൻ, ഈ വിധമായ ഭയങ്കരമായ അവസ്ഥകൾ ആയിട്ടോ? അതെ, നീ അറിയുന്നില്ലല്ലോ. അതാണ് കർത്താവ് പറയുന്നത്, പ്രമാണം ലംഘിച്ച് നില തൊടാതെ അത് പാപത്തിന്റെ ഭയങ്കരത്തിൽ വിളയാടിയിട്ടോ പാപത്തിലാണ് ജീവിക്കുന്നത്, നീ അറിയാത്തതാണ്. അതെ,
ഭയങ്കര സ്വർഗത്തിൽ സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്, സഹിക്കാൻ വയ്യാത്തതാ. പലരും പ്രമാണം ലംഘിച്ച് വഴികേട് കാണിച്ച് ജീവവ്യവസ്ഥകൾ ലംഘിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. പക്ഷേ അതെ, നല്ല ആ നിലവാരമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒക്കെ വെട്ടിച്ചൊക്കെ കടന്നു വരാം. പക്ഷേ അവിടെ കർത്താവ് പറയുന്ന വാക്കോർക്കണം, നീ ഇങ്ങനെയാണ്. ഈ ഏതൻ തോട്ടത്തേക്കാൾ അധപ്പതിച്ചിരിക്കുകയാണ് ഇന്നത്തെ പല സ്ഥലങ്ങൾ. ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന വിഷയം ഞാൻ പറയാം, ഒരു വാക്കോർക്ക്. ഇതൊക്കെ ബന്ധപ്പെടുത്തി എടുക്കുമ്പോൾ ഒന്ന് പഠിക്കുക. ഏതൻ തോട്ടത്തില് പാപം ചെയ്തു ആദാം, അതോ മരുപാപം ചെയ്തു. അപ്പോൾ പാപം ചെയ്തപ്പോൾ അവർക്കൊരു മനസാക്ഷി ഉണ്ടായിരുന്നു, അപ്പോഴും നേരെ നിന്ന എന്റെ അഭിപ്രായം. വിശുദ്ധി പോയി, നീതി പോയി, തേജസ് പോയി, കൂട്ടായ്മ പോയി, എങ്കിലും അവർക്ക് മനസാക്ഷി പോയില്ല. അതെന്താ മനസാക്ഷി പോയില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാക്കാമോ നിങ്ങൾക്ക്? യഹോവയായ ദൈവത്തിന്റെ കൂടെ നടക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ട് എനിക്ക് ഇനി കൂട്ടായ്മ പാലും തിരുവത്താഴ്ച എടുക്കാനും പറ്റില്ല. അപ്പൊ ദൈവം വരുന്നവനെ ആ ഞാനും റെഡിയാണ് എന്ന് പറഞ്ഞു അങ്ങോട്ട് അടുക്കുകയല്ല, സമയമായപ്പോൾ ഓടി മരത്തിന് പറഞ്ഞു. കാരണം കൂട്ടായ്മയ്ക്കൊക്കെ ദൈവം ഉണ്ടാകെ ഇരിക്കുവാൻ അതേ കഴിവുണ്ടായിരുന്നവന് കാര്യം മനസ്സിലായി. ഇപ്പൊ ഇന്ന് യോഗത്തിന് പോകാൻ പ്രാഗല്ഭ്യമില്ല, കാര്യം ക്രമീകരിക്കാൻ കിടപ്പുണ്ട്. അവൻ ഓടി മറഞ്ഞു, ആദാമി നീ എവിടെ? അവ സംഗതി മനസ്സിലായി പോയെന്ന്. ഇന്ന് ഉടുപ്പ് പോയാലും അതിന്റെ അപ്പുറത്തേത് പോയാലും ആകെ പോയാലും വെളിപ്പാടി പറഞ്ഞ പോലെ ആയാലും മനസ്സിലാകത്തില്ല, അതാ ഭയങ്കരമാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രമാണം ലംഘിച്ചാൽ ദൈവം വിടുകയില്ല. വീണ്ടും ഞാൻ പറയുന്നു, ആ ഇരിക്കുന്ന ഇരിപ്പ് ശാന്തമായി ചിന്തിച്ചു നോക്കിയേ, കർത്താവിന്റെ പ്രമാണവും അവന്റെ കൽപ്പനയും അവന്റെ ഉപദേശങ്ങളിൽ ലംഘിച്ചത് അറിഞ്ഞും അറിയാതെ എത്രയാണെന്നൊന്ന് എണ്ണി നോക്ക്. എന്നോട് ഒരു വാക്കും പറയണ്ട. നമ്മുടെ ഉടയവരെ ശിക്ഷാവായ കർത്താവിനോട് ജോലി, കർത്താവേ ഇവ ഞാൻ ചെയ്തു, നിന്റെ ദയയിൽ എന്നെ നിർത്തി, ഇന്ന് രാത്രിക്കാലം എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് വന്ന പ്രകാരം വിലാസ്ഥാനപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവനെ നീ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആകെ സ്നേഹിത മടങ്ങി വരിക, സഹോദരി മടങ്ങി വരിക. ആ വശങ്ങളെ ഉപേക്ഷിച്ച് ദൈവൻപാ കടന്നുവന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ യാത്രയായിത്തീരട്ടെ. കർത്താവ് നിന്നെ ചെടിയോടെ വന്നിട്ടുണ്ട്. ഒരുത്തനെ ഉപേക്ഷിക്കാൻ കർത്താവ് തയ്യാറായിട്ടില്ല. വെളിപ്പാട് 7 സഭയ്ക്ക് ദൂത് കൊടുത്ത് 5 സഭയോട് പറഞ്ഞു മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോളാൻ. ഇവരോട് പറഞ്ഞു മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോളാൻ. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരാം, യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരാം. ആകയാൽ പ്രമാണങ്ങളെ ലംഘിച്ചു. നിൽക്കട്ടെ, അടുത്ത വഴി ഏഷ്യാവിലേക്ക് വാ, വേഗം മുമ്പോട്ട് കിടക്കട്ടെ. പ്രമാണങ്ങൾ ലംഘിക്കുക, അടുത്ത വാചകം
വായിച്ചാട്ടെ. ചട്ടത്തെ മറിച്ച്,
ചട്ടവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എന്നൊക്കെ പറയുന്നത് അതും പ്രമാണത്തെ ബന്ധപ്പെടുത്തിയ വാക്കാണ്. അടുത്ത വാക്ക്,
നിത്യനിയമത്തിന്റെ ഭംഗം വരുത്തി,
ദൈവത്തിന്റെ നിത്യ നിയമത്തിന്റെ ഭംഗം വരുത്തി. അടുത്തത്,
അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി,
അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി,
അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കും,
ഭൂമിയിൽ പാർക്കുന്നവരുടെ ശിക്ഷ അനുഭവിക്കും.
അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി,
അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി,
ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു.
ശരിയാണ്,
ജനസംഖ്യ കുറയ്ക്കാൻ ആ ഗവൺമെന്റുകൾ എല്ലാം കാശ് ചിലവാക്കുന്നു. ബില്ലിഗ്രഹ ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ പ്രസംഗിച്ചു, അധർമ്മങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തെ, വിശേഷമായി ഈ രാജ്യത്തെ ദൈവം ന്യായം വിധിക്കാൻ ഇനി താമസിക്കുകയാണെങ്കിൽ സ്വതോം കോമാറക്കാരെ വിളിച്ചെഴുന്നേപ്പിച്ച് ക്ഷമ ചോദിക്കേണ്ട കാലം അമാന്തിച്ചു പോയെന്ന്. സ്വതോം കോമാറായ പാപത്തിൽ ഉണ്ടായിരുന്നത് മറ, അതിനേക്കാൾ ഭയങ്കരമായ പാപത്തിന് വാഴ്ചയും വേഴ്ചയും ഈ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ന്യായവഴി താമസിക്കത്തില്ലെന്ന് അദ്ദേഹം അമേരിക്കയോട് വിളിച്ചു പറഞ്ഞ സമയം അല്പം മുന്നുണ്ട്. അറിയാമോ, ഇത് ഭയങ്കരമാണ്. പ്രമാണലംഘനം ദൈവം സഹിക്കുന്നതല്ല. അതുകൊണ്ട് ആ വാക്കുകൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത്, ചുരുക്കം പേരായി മാത്രം ജനസംഖ്യ വരത്തക്ക വിധത്തിൽ ജനസംഖ്യയുടെ മേൽ സംഹാര താണ്ഡവം ആഗോള വ്യാപകമായി ഇവിടെ ഉണ്ടാകും. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന സംഭവങ്ങൾ ഇരുന്ന് പഠിക്കുക. എന്തൊക്കെയാ ഓരോന്നിനൊക്കെ ഇത് ശരിയാണോ അതിശക്തി ഉണ്ടോ നമുക്ക് ചിന്തിക്കാം. ശരി, ഇതിന് അപ്പോൾ പറയാം. അപ്പോൾ ഈ വാക്കിവിടെ നിൽക്കാം, ജനസംഖ്യ ചുരുങ്ങുമെന്നുള്ളതിന് ചില തെളിവ് നമ്മൾ തരാൻ പോവുകയാണ്. ശാസ്ത്രജ്ഞന്മാരും അതിനോട് ചുരുങ്ങുമെന്ന് അതും തരാൻ തെളിവ്. ആർക്കെടുക്കേണ്ടതായ വാക്ക് ശരിയാ 13 എടുത്താണ്. ശരിയാ ജനസംഖ്യ കുറയുമോ? ആരും കാശ് ചിലവാക്കണ്ട. അമേരിക്കൻ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ചൈനയും ആരും കാശ് ചെലവാക്കണ്ട. ജനസംഖ്യ കുറയ്ക്കാൻ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിമിഷ നേരം കൊണ്ട് ഇത് എണ്ണത്തിൽ ചുരുക്കമായി മാത്രം ലോകത്ത് വരും. ഇനിയും അത് കുറയുന്ന മെതേടെങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ വാക്യ ശരിയാണെന്ന് ഒത്തുനോക്കാം. 13:11 വായിച്ചാട്ട്,
ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ.
കാരണം എന്താ? ഭൂതലത്തെ ദോഷം നിമിത്തവും, അടുത്തത്
ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും.
അകൃത്യം നിമിത്തം സന്ദർശിക്കും. അടുത്തത്
അഹങ്കാരികളുടെ ഗർവത്തെ
ഞാൻ ഇല്ലാതാക്കും. അടുത്തത്
ഉഗ്രന്മാരുടെ നികളത്തെ
താഴ്ത്തിക്കളയും. അടുത്തത്
ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും.
അവിടെ തെറ്റിക്കരുത്. ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? മനുഷ്യനെ, പ്രത്യേക പുരുഷനെ ദുർലഭമാക്കും, കുറയ്ക്കും. പൊന്നു കൂമ്പാരു തങ്ക കൂമ്പാരു സുലഭമായി ലഭിച്ചാലും ഒരു പുരുഷനെയും മനുഷ്യനെയും ലഭിക്കാത്ത കാലം വരുന്നു. ജനസംഖ്യ കുറയുമോ? ശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കില്ലേ? എനിക്ക് ശ്വസിക്കാൻ പ്രയാസമില്ല. ദൈവത്തിൽ എന്റെ തെളിവുകൾ പൂർവ്വകാലവും ഇന്നത്തെ സ്ത്രീയും വരുംകാലം കൊണ്ട് വെച്ച് വരുമ്പോൾ പ്രയാസമൊന്നുമില്ല. പുരുഷന്മാരുടെ എണ്ണം കുറയുമെന്നുള്ളത് പല കാരണങ്ങളെ പല കാലം സംഭവ്യമാണ്. യുദ്ധങ്ങളാലും മറ്റു മറ്റു സംഭവങ്ങളാലും അവ കുറയും. അങ്ങനെ പുരുഷന്മാരുടെ എണ്ണം കുറയുമെന്നുള്ളതിന് വേറെ തെളിവ് വേണോ? ഇത് കേട്ടുകേഴിയായിട്ടൊന്നും വിടണ്ട. എന്നാലും ശരിക്ക് പഠിച്ചേച്ച് ഗ്രഹിച്ചു ഉണ്ടാവും. ഇതൊക്കെ 4:1 വായിച്ചാട്ടെ. പുരുഷന്മാരുടെ എണ്ണം കുറയുമെന്നുള്ളതിലെ അടുത്ത തെളിവ് കുറെ കൂടെ
വ്യാപകമായിട്ടെടുക്കാം. പുരുഷനെ പിടിച്ച് ഞങ്ങൾ
7 സ്ത്രീകളെ ഒരു പുരുഷനെ തല്ലാൻ പിടിക്കുകയല്ല. 4 പിടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഏതാണ്ട് നടക്കാൻ പോകാന്ന് വിചാരിക്കരുത്. ഇല്ല, ഒന്നും നടക്കുകയില്ല. ഒരു റിക്വസ്റ്റ്, എന്ത് മര്യാദയ്ക്കാന്ന് അറിയാമോ അന്ന് സ്ത്രീകൾ പുരുഷനെ പിടിച്ചു എന്നുള്ളത് ബലാത്കാരത്തിന്റെ വാക്കല്ല, റിക്വസ്റ്റിൽ കൂടെ എടുക്കാവൂ. ഒരു അപേക്ഷയ്ക്ക് വേണ്ടി ഒരു പുരുഷനെ സമീപിച്ചെന്നുള്ള അർത്ഥമേ ഉള്ളൂ. 7 സ്ത്രീകൾ കൂടി ഒരു പുരുഷനെ പിടിച്ച് വായിച്ചാട്ട്.
ഞങ്ങൾ സ്വന്തം വാഗുകൊണ്ട് അഹോവർത്ത് കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന നീക്കിക്കളയണമേ എന്ന് പറയും.
ഇപ്പൊ പുരുഷന്മാരെക്കാൾ പോറ്റാൻ കഴിവുള്ളവർ സ്ത്രീകളാണെന്നുള്ള കാര്യം ഇപ്പൊ അമേരിക്ക വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതവിടെ കിടക്കട്ടെ, അത് വേറൊരു വിഷയം. വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയാമല്ലോ. ഇപ്പൊ കുഴപ്പമുള്ള കാര്യമില്ല, അത് ഗ്രഹിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ ഗ്രഹിച്ചാലും ഒന്നുമില്ലല്ലോ. അടുത്ത വേഷ വിഷയം. അപ്പൊ ഇതേ വാക്കുകൾ അതിന്റെ ഒറ്റ വാക്കിനും അതിന്റെ നിലയിൽ അത് തൂക്കമില്ലാതെ വരത്തിൽ. അന്ന് ഇത് ഇന്നത്തെ സംഭവമല്ല. അന്ന് 7 സ്ത്രീകൾ കൂടി ഒരു പുരുഷനെ പിടിച്ച് ഇങ്ങനെ പറയും, പൊന്നച്ച പൊന്നും കൊടുത്തച്ച, ഒരപേക്ഷയും ഞങ്ങൾ വെള്ളം കോരിയോ വിറക് കീറിയോ വേലയെടുത്തോ പണിയെടുത്തോ ഓവർടൈം ചെയ്തോ ജീവിച്ചോളാം. അന്ന് ചാക്കോ തോമാ ചാണ്ടി ഒന്നും പറയത്തില്ല. അങ്ങ് ഇന്നത്തെ താണ്ടാത്ത് കാണില്ല. മിസ്സസ് എന്നൊന്ന് വെക്കാൻ അങ്ങ് അനുവദിക്കണം. മിസ്സായിട്ട് ഞങ്ങളെ വിടല്ലേ, അങ്ങനെ ഞങ്ങൾക്ക് മിസ്സായി പോകല്ലേ. അതുകൊണ്ട് ഞങ്ങളെ മിസ്സസ് എന്ന് വെക്കാൻ അനുവദിക്കണം. പൊന്നും കൊടുത്തച്ച, ശമ്പളം വേണ്ടുവോളം തരാം, വീട്ടിൽ കുത്തിയിരുന്നിച്ചാൽ മതി. വാക്യം വെച്ചാ പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കളിച്ചത്. ഞാൻ പറഞ്ഞിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിടുമോ? കണ്ട കിടക്ക് നോക്കിക്കോ. അപ്പൊ ശരി, കോടികൾ 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 ജനസംഖ്യയുടെ 3 ലൊന്നും മറ്റൊക്കെ ഒറ്റയടിക്കത് പോകുന്നത് ജനസംഖ്യയുടെ സംഹാരത്താണോ? ഭയങ്കരമാണ്. എടുത്തു വേണമെങ്കിൽ വായേ 9:18 അതെ വെളിപ്പാട് വായിച്ചു നോക്കി. ഇതിന്റെയൊക്കെ മുഴുവൻ വെളിപ്പാടിലേക്കാണ് പോകുന്നത്. 9:18 വെളിപ്പാട്, ജനസംഖ്യയുടെ സംഹാരതാണോ? ഭയങ്കരമാണ്. അത് വായിച്ചു ആ കാലത്തിലെ സംഭവം. വെളിപ്പാട്,
വായിൽ നിന്ന് പുറപ്പെടുന്ന തീയ, പുക,
ഗന്ധകം
എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ 3 ൽ 1 മരിച്ചുപോയി.
അമേരിക്കയുടെ 3 ൽ 1 ആഗോള വ്യാപകമായ ഭൂഗോളത്തിന്റെ 3 ൽ 1 ഒറ്റ ന്യായവിധിയാൽ ഒറ്റയടിക്ക് തീർന്നു പോകുന്നു. ഫൈസലോ, ഇവിടുത്തെ സയന്റിസ്റ്റുകൾ വിഭാവനം ചെയ്തിരിക്കുന്ന ദ ഡേ ആഫ്റ്റർ എന്ന വിഭാവനം ചെയ്ത് 1983 നവംബർ മാസം 25 പ്രദർശിപ്പിച്ചതായ ദ ഡേ ആഫ്റ്റർ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. ആപൽക്കരമായ ഭാവിയിലേക്ക് ലോകം നീങ്ങുന്നു എന്ന പ്രസ്താവനയോടെ അവർ പ്രസ്താവിച്ച പ്രസ്താവനയാണ്. ഒരു ന്യൂട്രോൺ ബോംബിന്റെ
പ്രവർത്തനത്തെ അഥവാ അതിന്റെ പ്രത്യാഘാതത്തെ വിഭാവനം ചെയ്തുകൊണ്ട് പറയുകയാണ്, അത് സംഭവിച്ചാൽ 75 കോടികൾ നിമിഷം കൊണ്ടും 85 കോടികൾ ഫലങ്ങളാൽ ഭൂമിയിൽ നിന്ന് അപ്രത്യമാക്ഷമാകത്ത കവലയിലും ശേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നില ആശാഭമല്ലാത്തതുമായിരിക്കുന്ന ഒരു ന്യൂട്രോൺ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് അത് വിഭാവനം ചെയ്തുകൊണ്ട് ചിന്തിച്ചിരിക്കുകയാണ്. അവരുടെ കണക്കുകൂട്ടിൽ മൂന്നിലൊന്ന് പോക്കാം, ഇവിടുത്തെ കണക്കിൽ മൂന്നിലൊന്ന് ഒറ്റയടിക്ക് പോക്കാം, അത് എന്തോന്നുകൊണ്ടാണെന്നൊന്നും എനിക്കറിയാമില്ല. സംഭവം എങ്ങനെയായാലും നടക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ദൈവവചനവും മനുഷ്യന്റെ വാക്കുകൾ ഒത്തുവരുന്നു. പ്രൈസറോ, അതെ, സെക്കറിയ 14-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സവകാശമുള്ള അർമ്മകത്തോട് ബന്ധപ്പെടുത്തി ഞാൻ ആ വിഷയം വരുമ്പോൾ ആ വാക്യമൊക്കെ എടുത്ത് വിസ്തരിച്ചോളാം. ഒരു വാക്ക് പറയാം, അന്ന് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പടയാളികൾ നിൽക്കുമ്പോൾ അവരുടെ കണ്ണ് കണ്ണിന്റെ അരികിയിരിക്കും, അവരുടെ നാക്ക് അയാളുടെ വായിൽ അരികിയിരിക്കും, അവരുടെ ശരീരം അടർന്നു വീഴും എന്ന് അത് 25 നൂറ്റാണ്ട് മുമ്പ് അത് ശാസ്ത്രീയ ലേഖനം പഠിക്കാത്തതായ കോളേജിൽ പഠിക്കാത്ത സെക്കറിയ പറഞ്ഞു. യുദ്ധക്കളത്ത് യുദ്ധം ചെയ്തു നിൽക്കുന്ന വീരന്മാർ നിമിഷം കൊണ്ട് ഉരുകി മെഴുകുതിരി പോലെ അവിടെ വീഴുമെന്ന് അന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. 10 കൊല്ലത്തിന് മുമ്പ് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇന്ന് അമേരിക്കക്കാർ വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ കൊണ്ട് ന്യൂട്രോൺ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും, ബെഞ്ചിന് കയറുവരെയല്ല കയ്യിരിക്കുന്ന വസ്തു അവിടെ ഇരിക്കും, നിങ്ങളുടെ വേനയ്ക്ക് കേട് വരുമല്ലോ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ ഉഴുകി ഉരുകി അവിടെ കിടക്കും. വേദവസ്തു ശരിയാണോ? പ്രൈസലോ, വേദവസ്തു ശരിയാണോ? പ്രൈസലോ, വിശ്വസിക്കാമോ? ലോകത്തിലെ ജനസംഖ്യയുടെ അതെ മേൽ വരുന്ന ന്യായവിധിയുടെ ഭയങ്കരത്വം എന്താണെന്ന് വേദപുസ്തകം വ്യക്തമായി പ്രവാചകന്മാരും അതെ വെളിപ്പാട് നമ്മുടെ കർത്താവും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ന്യായവിധിയിൽ നമ്മെ വിടുവിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. മക്കളെ, ആമേൻ. വരുവാനുള്ള കോപത്തെ നമ്മെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാം. ആകയാൽ ഇതാ വരുന്നു, ജനസംഖ്യമേൽ വരുവാൻ പോകുന്ന ഭയങ്കരമായ ആഘാതമാണ് ഇതെന്ന് അതിവ്യക്തമായ ഭാഷയിൽ തെളിയിച്ചിരിക്കുന്നു. ശരി, വേഗം പോകണമല്ലോ. അടുത്തത് സെയിം 24-ാം അധ്യായം ചെയ്യാം. ഭൂഗോളത്തിന്മേൽ ഈ ന്യായവിധി എങ്ങനെ ബാധിക്കപ്പെടുവാൻ പോകുന്ന കാര്യം കൂടെ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 17-ാം വാക്യം 18-ാം വാക്യം വായിച്ചാട്ടെ. ശരിയാ, 14-17 വാക്യങ്ങൾ.
ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു.
അവിടെ ഏത് ജാതിക്കാരനെ ഞാൻ വിളിച്ചേക്കുന്നത്? മുസൽമാനെ അല്ല. ഞാൻ പറയുന്ന വാക്കുകൾ ഇന്ന് വരെ ഇത് സമയം വരുന്ന കൂടെ ഓരോ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് ജാതിക്കാരനെയാ? അല്ല, സർവ്വ ജാതിക്കാരനെ ഒരുമിച്ചാ വിളിച്ചേക്കുന്നത്. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന സകല വ്യക്തി ഒരുമിച്ചാ പിടിച്ചിരിക്കുന്നത്. ഭൂവാസിയെ, ഭയവും കണിയും കുഴിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. വേഗം വായിച്ചുകൊണ്ട് വാക്യം.
പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും.
പേടി കേട്ട് ഓടിപ്പോയാൽ കുഴിയിൽ ചെന്ന് വീഴും. പിന്നെ
കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലാകും,
കുരുക്കിൽ പെടും. അടുത്തത്
ഉയരത്തിലെ കിളിമാതിര തുറന്നിരിക്കുന്നു.
റഷ്യയിലേത് വരികല്ല, അമേരിക്കയിൽ വരികല്ല, പാകിസ്ഥാന്റെ വരികല്ല, ഫ്രാൻസിന്റെ വരികല്ല, ജർമ്മനിന്ന് വരികല്ല. ഉയരത്തിലെ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇന്നലെ രാത്രി വന്നവർക്കറിയാം. ഉയരത്തിലെ കിളിവാതിൽ യഹോവ തന്റെ ആയുധശാല തുറന്ന് അതിന്റെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഉയരത്തിലെ ആയുധശാലയുടെ കിളിവാതിൽ ഉണ്ടല്ലോ, തുറക്കപ്പെടുന്ന കാര്യമാണ് പറഞ്ഞത്. യഹോവ ഉയരത്തിലെ ന്യായവിധിയുടെ കിളിവാതിലെ തുറന്നിരിക്കുന്നു, അതാണ് കാരണം. അടുത്ത നോക്കി വായിച്ച വേഗം.
ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു,
അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു.
ഭൂമി പൊടുപട
പൊട്ടുന്നു.
ഭൂമി
കിളികളുന്നു.
ഭൂമി കിളികളുടെ
കിളികളെ കിളുങ്ങുന്നു.
ഭൂമി മത്തനെ
ഭൂമി ചഞ്ചാടുന്നു.
അതിന്റെ അകർച്ചം അതിന്മേൽ ഭാരമായിരിക്കുന്നു.
ജനസംഖ്യ കൂടിയതുകൊണ്ടല്ല ആടുന്നത്, ആറ്റം ബോംബ് കൂടിയതുകൊണ്ടല്ല ആടുന്നത്. മനസ്സിലായോ?
മനുഷ്യന്റെ പാപം ഈ ഭൂമിക്ക് താങ്ങാൻ വയ്യ. ഇത് കിടികിടക്കേറോ, മത്തനെ പോലെ ചഞ്ചാടും, അത് വീഴും, എഴുന്നേൽക്കത്തില്ല.
പാപം വലുതാണ്, പാപത്തിന്മേൽ ന്യായവിധി വലുതാണ്, ഇത് കൃപായുധമാണ്. എന്നാൽ ഒരു പാപം രക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ച അവൻ നമ്മോ ദീർഘക്ഷമ കാണിച്ചിരിക്കുന്ന ദിവസമാണിത്. ക്രൈസ്തലോ നവിചാരിതമായി ഉണ്ടായ യോഗമല്ല, ദൈവ നിർണയത്തിന് വിളംബരമാണ്. ദൈവജനങ്ങളെ അവസരം മനസ്സിലാക്കി അതെ കർത്താവിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ചെയ്യുവാനും പ്രവർത്തിപ്പാൻ അവസരമാണിത്. മടങ്ങി വരവിന്റെ കാലമാണിത്, മുന്നറിയിപ്പാണിത്. ശരി, അപ്പോൾ കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടല്ലോ. ഭൂഗോളത്തിന്മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ഭയങ്കരമായ സ്ഥിതിഗതിയുടെ വിലയിരുത്തൽ ഇത് ഞാൻ കർത്താവിന്റെ പ്രസ്താവനകളിൽ നിന്നും എടുക്കുമ്പോൾ ഈ ഭാഗം വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. ശരി, അടുത്തത് കാലയളവിന്റെ ഭയങ്കരത്വത്തിന്റെ പ്രസ്താവനകളിൽ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ വായിപ്പിക്കാൻ പോവുകയാണ്. സെഫന്യാ പ്രവചനം 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ ചില വാക്കുകൾ വായിച്ചാട്ട. കാലയളവിന്റെ ഭയങ്കരത്വം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില പ്രയോഗങ്ങളോട് പ്രത്യേകം മനസ്സിലാക്കണം. ചില പ്രത്യേക പ്രയോഗങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുള്ളത് വായിച്ചാട്ട്.
യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു.
യഹോവയുടെ മഹാദിവസം എന്ന ഈ കാലയളവിന്റെ പേര് അടുത്തിരിക്കുന്നു.
അത് അടുത്തോ അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു,
അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു.
കേട്ടോ, യഹോവയുടെ ദിവസം
കേട്ടോ, സഹോദര സഹോദരന്മാരെ കേട്ടോ, അമേരിക്കയുടെ ദിവസമല്ല, ഇന്ത്യയുടെ ദിവസമല്ല, കേട്ടോ, യഹോവയുടെ ദിവസം. വീരനെ ഇപ്പോൾ ദൈവസനെ നിലവിളിക്കാൻ കഴിയത്തില്ലെങ്കിൽ, അനുദപിച്ച് കരയാൻ കഴിയത്തില്ല, അന്ന് നീ നിലവിളിക്കും. അടുത്ത വാക്കുമാര്
ആ ദിവസം ക്രോധ ദിവസം,
ആ ദിവസം ക്രോധ ദിവസം, രക്ഷാ ദിവസമല്ല. അടുത്ത വാക്ക്
കഷ്ടവും സങ്കടവും
സങ്കടമുള്ള ദിവസം. അടുത്ത വാക്ക്
ഉന്നതയും നാശവുമുള്ള ദിവസം,
നാശവും വിതയ്ക്കുന്ന ദിവസം. അടുത്ത വാക്ക്
വീട്ടും അന്ധകാരമുള്ള ദിവസം,
അന്ധകാരമുള്ള ദിവസം. അടുത്ത വാക്ക്
ഏകവും മൂടലുമുള്ള
ദിവസം, മൂടലുമുള്ള ദിവസം. അടുത്ത വാക്ക്
ഉറപ്പുള്ള പട്ടണങ്ങൾക്ക്,
ഉറപ്പുള്ള പട്ടണങ്ങൾക്ക്,
ഉയരമുള്ള കൊത്തളങ്ങൾക്ക്,
കൊത്തളങ്ങൾക്ക്
വിരോധമായി
വിരോധമായി
കാലം.
കാളനാദവും ആരോപമുള്ള ദിവസം തന്നെ മത്സരക്കുറുമന്മാരെ പോലെ നടക്കത്തക്ക വണ്ണം ഞാൻ അവർക്ക് കഷ്ടത വരുത്തും.
ഇന്ന് കണ്ണുണ്ടായിട്ട് കാണാൻ വയ്യായെങ്കിൽ, ഇന്ന് കേൾക്കുന്നത് മനസ്സിലാക്കാൻ വയ്യായെങ്കിൽ, കുരുടന്മാരെ പോലെ നടക്കത്തക്ക നിലയിൽ അന്ധത പിടിപ്പിച്ച് കറക്കാനും കൂടെ കഴിയുന്ന ഒരു ദിവസം വരുന്നെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? എവിടെങ്കിലും വിട്ടോ? ഒരു പത്ത് വാക്യമെങ്കിലും വായിച്ചില്ലേ? ഈ ന്യായയുടെ കാരണം എന്താണ് കണ്ടുപിടിച്ചോ? അവർ യഹോവയോട് പാപം ചെയ്തല്ലോ. പാപത്തിനുള്ള ന്യായവിധിയാണ്. അവർ ദൈവത്തോട് പാപം ചെയ്തല്ലോ, പാപത്തിന്റെ ന്യായവിധി ഉണ്ട്. അടുത്ത വാക്യം വായിച്ചാട്ടെ.
രക്തം പൊടി പോലെയും,
അവരുടെ രക്തം എങ്ങനെ ഇരിക്കും? പൊടി പോലെ ചൊരിയും. അടുത്ത വാക്ക്,
അവരുടെ മാംസം കാഷ്ടം പോലെയും ചൊരിയും.
ശരി, അടുത്തത്,
യഹോവയുടെ കൊറോന ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല.
എന്താ കൂട്ടിച്ചേർക്കേണ്ടത്? ഡോളറിനും വീടിനും കൂടെ ആക്കിയാലോക്കോ? മഹിമയ്ക്കും തനത് സമ്പാദ്യം കൂടെ ആക്കിയാൽ പറ്റുമോ? ആരോഗ്യത്തിനുള്ള സൗന്ദര്യത്തിനും കൂടെ ചേർത്താൻ പറ്റുമോ? യഹോവയുടെ ക്രോധ ദിവസത്തിൽ നമ്മുടേതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മുടെ കർത്താവ് രക്ഷിച്ചെങ്കിൽ രക്ഷപ്പെടുത്തുള്ളൂ. ഇത് വേണ്ടാന്ന് വെക്കുന്നൊരു കാലം വരുന്നു. വാരിക്കൂട്ടി വെക്കുന്നത് വേണ്ടാന്ന് സ്വന്തമായി പറഞ്ഞ് എറിഞ്ഞേച്ചു പോകുന്ന കാലം വരുന്നു. എന്തിനാ അത് നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയാലല്ലോ. കുവൈറ്റിലെ ഓഗസ്റ്റ് മാസം 2-ാം തീയതി സദാം ഹുസൈന്റെ ആയുധങ്ങൾ ഗർജിച്ചപ്പോൾ അതെ കോടിക്കണക്കിന് അതെ രൂപയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നവരെ ഓടി ഓട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു? കുവൈറ്റിന്റെ രാജാവ് അവിടെ നായുധം തിരിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് കുവൈറ്റിന്റെ രാജാവ് പ്ലെയിനെ കയറി. അദ്ദേഹം പെട്ട പാടൊന്നും ഞാനിപ്പോ ഇവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. എത്ര രാജ്യത്തിൽ നിന്ന് പ്ലെയിൻ താണെന്നും അവരവിടെ നിർത്താതെ ഓടിച്ചു നോക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. നിലം തൊടാതെ ജീവനും കൊണ്ട് പരക്കം പായിയായിരുന്നു. അതെ കോടിക്കണക്കിന് 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 അതെ രൂപയുടെ പൊന്നുണ്ട്, കാര്യമുണ്ട്, രാജ്യമുണ്ട്. കുവൈറ്റ് എന്ന സമ്പന്ന രാഷ്ട്രത്തെക്കാൾ ഷായുടെ ജീവനാണ് വിലയെന്ന് മനസ്സിലായി.
എന്റെ വീട്ടിലടുത്തൊരു യുവതി വന്നു. അപ്പൊ കൊച്ചമ്മയോട് പറഞ്ഞു, എന്റെ കൊച്ചമ്മ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 4-4 ആയപ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ടു. വീടിന്റെ കഥകൾ തുറന്ന് പുറത്തോട്ടം നോക്കി. അയ്യോ, ആയുധങ്ങളുടെ ആ ഭയങ്കരമായ രംഗവും ആ വെടിയുടെ ഒച്ചയും കേട്ട് കഴിഞ്ഞു. ഇട്ടിരുന്ന തുണിയും കൊണ്ട് ഓടുകയായിരുന്നു. സെൽഫ് നിറച്ച് കിലോ കണക്കിന് ആഭരണമുണ്ട്. 217 സാരി കാഞ്ചിപുരത്തിന്റെ ആ നിലവാരത്തിലുള്ള സാരി തൂക്കി കബോർഡിനകത്ത് ഇട്ടിട്ടുണ്ട്. കിലോ കണക്കിന് സ്വർണമുണ്ട്. ഇട്ടിരുന്ന മിന്നുമാലയുടെ ഊരി ആ സ്വർണമെല്ലാം കൂടെ ഷെൽഫിൽ എടുത്ത് കാർപ്പറ്റിന്റെ കീഴിൽ വാരിച്ചെറിയിച്ചാ പോകുന്നത്. അതെന്തിനാ മോളെ ചെയ്യുമെന്ന് ചോദിച്ചു. അവന്മാര് വന്ന് ഷെൽഫും തുറക്കും, എല്ലാം കൊണ്ടുപോകും. കാർപ്പറ്റ് വലിച്ചുകൊണ്ട് പോയി, ഇല്ലെങ്കിൽ തിരിച്ചെല്ലാം കാലമുണ്ടെങ്കിൽ കാർപ്പറ്റിന്റെ കീഴിൽ അത് കിടക്കുമല്ലെന്ന് വിചാരിച്ച് അവിടെ വാരി ഇട്ടേച്ചാ പോകുന്നു പറഞ്ഞു. എന്നാ മോളെ മിന്നുമാല എടുക്കാഞ്ഞേ? അപ്പൊ പറഞ്ഞു, എന്റെ അമ്മച്ചി ആ ഭയങ്കരന്മാര് ആ മൃഗങ്ങള് ഒരു മിന്നുമാല കണ്ടാൽ അത് വെടിവെച്ചേച്ചവന്മാർ അതെടുക്കും. ജീവനെ പേടിച്ച് മിന്നുമാല ഇട്ടില്ലെന്ന് പറഞ്ഞു. അവൻ രക്ഷയില്ല, ഓടി വന്ന് കരയാണ്. ഏങ്ങി പൊങ്ങി കരയുക, ഇതുവരെ പോയിട്ടില്ല. ഒരു മാസമായി ഞാൻ വന്നിട്ട് പോയിട്ടില്ല. അവിടെ ഇരിക്കുക, എന്താ സമ്പാദ്യമാണോ വലുത്? കിലോ കണക്കിന് പൊന്നാണോ വലുത്? അല്ല. വീടാണോ വലുത്? അല്ല. ഒരു മനുഷ്യന്റെ വസ്തുവല്ല ജീവന്റെ ആധാരമല്ല കർത്താവ് പറഞ്ഞ കാര്യം ഓർക്ക്. അതിന്റെ വില മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ സകലോകത്തെ ഓടിയാലും രക്ഷാപനം രക്ഷപ്പെടും എന്ത് പ്രയോജനമെന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ജീവൻ വലുതാണ്. സകല ഭൂവാസികളും നടുക്കത്തക്ക വിധത്തില് ആ വിഷയം വരുമെന്നാ പറഞ്ഞത്. അടുത്ത ഭാഗം വായിച്ചാട്ട്.
സർവഭൂമിയും
ഭൂമിയും ഈ കാലയളവിൽ അവന്റെ ന്യായവീട്ടാക്കിക്ക് ഇരയായി തീരും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ശരി, അപ്പോൾ കാര്യങ്ങളുണ്ടോ? വകുപ്പുണ്ടോ? ഇതിനകത്ത് അംഗീകരിച്ചാൽ മതി. ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇപ്പൊ കാര്യങ്ങൾ ഇതാ അതിന്റെ ക്രമത്തിൽ കിടക്കുന്നു. ഈ കാലയളവ് ഭയങ്കരമാണെന്ന് വെറുതെ പറയുകയല്ല, അത് തെളിവുകൾ നിരത്തിവെച്ചുകൊണ്ട് പറയുകയാണ്. അയ്യോ, കാലയളവ് ഭയങ്കരമാണ്, ഭയങ്കരമാണ്. ഞാൻ അവിടുത്തെ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടത്തിൽ നിർത്തും ചാടി എന്നെ നിജിതവാലയ മഹോദരം തന്നെ ഒരാഴ്ച പിടിച്ച് നിർത്തി എടുത്തോണ്ടിരിക്കുക. 3-4 ദിവസം ആയപ്പോൾ പുള്ളി 7 ആഴ്ച രാത്രി ഞാൻ നിന്നിച്ചു. എന്നോട് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, യോഗം കഴിഞ്ഞ് ഞാനോട് താമസിക്കില്ലേ ഒരാഴ്ചയായിട്ട്. ഇനിയും വന്നിട്ട് ചോദിക്കാം രാത്രി യോഗം കഴിഞ്ഞാട്ട്. ഒക്കത്തിൽ എനിക്കിപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞു, എന്റെ പ്രധാന അയ്യോ അന്തരീക്ഷം കളയാതെ അവിടെ ഇരിക്കും. ഇല്ല, ഇത് അറിഞ്ഞേ ചെയ്തിരിക്കത്തുള്ളൂ. ഞാൻ ചാർജ് ഏതാണ്ട് കൊണ്ടു ഒപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ചില കാര്യങ്ങളൊന്ന് അന്തരീക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ അത് ബാധിക്കും. ഇരിക്കും പ്രധാന, ഞാൻ പിന്നെ ഒക്കത്തിൽ എനിക്കിപ്പോൾ അറിയാം. എന്നാ പറഞ്ഞു, ഞാൻ ചോദിച്ചിരുന്നു അത്. ഈ പറഞ്ഞതെല്ലാം ശരി. ആ കാലയളവിൽ രക്ഷിക്കപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാൻ മാർഗമല്ലുണ്ടോ? ഞാൻ ആശ്വാസമുള്ള ചോദ്യം, അതിൽ കുഴപ്പമൊന്നുമില്ല. ചോദ്യം ഇതൊക്കെ ഭൂമി സംഭവിക്കുമ്പോൾ രക്ഷിക്കപ്പെടാനൊക്കെ ഒന്നില്ല. അപ്പൊ പുള്ളി വിശ്വാസിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്നെ കർത്താവിന്റെ കാലം കേട്ടാ പോകുമല്ലെന്നാണോ? ഈ നിലയ്ക്കാണ് ഈ സംശയം ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്ര പരമാർത്ഥിയാന്ന് ഓർക്കണം. 27 വന്നു എടുത്തതാ ഞായറാഴ്ച. അപ്പൊ പുള്ളി കാരണം ഈ നിലയ്ക്കാണ് ഈ സംശയമാണ്. ഈ പ്രമാണ ഉപദേശമൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പ്രയാസമാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നെ തോമാച്ച, പട്ടാപ്പുകൾ 12 മണിക്ക് പിതാവ് മകനെ എടാ മോനെ ചാക്കോച്ച ഇങ്ങോട്ട് വാടാന്ന് കൈ കാണിച്ച് വിളിച്ചാൽ വരാത്ത ചെറുക്കനാണോ പാതിരാത്രിക്കത്തെ കൂരിരുട്ടിൽ കണ്ണ് കാണിച്ചാൽ വരുന്നത്? എന്റെ ചോദ്യം വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചു. തോമാച്ച, ഞാൻ കാര്യം ചോദിക്കട്ടെ. പട്ടാപ്പകൽ 12 മണിക്ക്
അതേ മകൻ ചാക്കോച്ചനെ അപ്പനെ ഇടാ പൊന്നുമോനെ ഇങ്ങോട്ട് വേണമെന്ന് കൈ കാണിച്ച് വിളിച്ചാൽ വരാത്ത ചെറുക്കൻ പാതിരാത്രിക്ക് വീട്ടിരുന്ന് അപ്പൻ കണ്ണുകളും വരത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ദൈവവചനമുണ്ട്, പ്രവാചകന്മാരുണ്ട്, ആരാധനയുണ്ട്, പ്രസംഗങ്ങളുണ്ട്, ദൈവവചനം കേൾക്കുക സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് അടങ്ങി വരുവാൻ രക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ ആ കാലത്താണ് രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കാൻ പോകുന്നത്.
പ്രയാസമാണ് രക്ഷിക്കപ്പെടുകയല്ലോ വിടും, അതൊക്കെ ഞാൻ വേറെ പറയാം. ഇപ്പൊ ഏതായാലും ഞാൻ ഇതിന്റെ വേയിലേക്ക് പോവുകയാണ്. എന്നാൽ ഇന്നാണ് അതിന്റെ സൗകര്യം, ഇപ്പോഴാണ് രക്ഷാദിവസം, അന്ന് ശിക്ഷാദിവസമാണ്. അന്നത്തെ രക്ഷ വേറെ, ഇന്നത്തെ രക്ഷ വേറെ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് എട്ടിന്റെ പതിനൊന്ന് താമസം ഒന്ന് വായിച്ചേ. ആ കാലയളവിന്റെ സ്ഥിതിഗതിയുടെ ഭയങ്കരതും ദൈവദിനവുമായുള്ള ബന്ധം അന്ന് ലോകത്തിന് എങ്ങനെയാണ്, ദാഹം എങ്ങനെയാണ്, ഇന്നത്തെ ദാഹമാണോ എന്ന് വായിച്ചു നോക്കിക്കേണ്ട വാക്യം.
എട്ടിന് പതിനൊന്ന് താമസ്,
അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല,
അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല. നിങ്ങൾക്ക് അവിടെ എന്താ വേണേലും ചേർത്തോണം. പൈസലോ ആലേലൂയ്യ, അപ്പമോ കോഴിക്കാലോ ബന്ധപ്പെട്ട സാമാനം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിനൊന്നുമുള്ള വിശപ്പല്ല അതങ്ങ് നിൽക്കും, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല അതങ്ങ് നിൽക്കും. അടുത്ത വാചകം
വായിച്ചാട്ടെ. ഉള്ള വിശപ്പ് തന്നെ,
ഉള്ള വിശപ്പ് തന്നെ
ഞാൻ ദേശത്തെ
കഴിക്കും. അടുത്തത്
എന്ന് യഹോവയായ കർത്താവിന്റെ
അരുളപ്പാട്. അടുത്തത്
അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെ,
ഇന്ന് സമുദ്രം മുതൽ സമുദ്രം വരെ,
അടുത്തത് വടക്ക് മുതൽ കിഴക്ക് വരെ,
കിഴക്ക് മുതൽ കിഴക്ക് വരെ,
അടുത്തത് ഉഴന്നു ചെന്ന്
ഉഴന്നു ചെന്ന്
യഹോവയുടെ വചനം അന്വേഷിച്ച്
യഹോവയുടെ വചനം
അന്വേഷിക്കോ,
അലഞ്ഞു നടക്കും,
അലഞ്ഞു നടക്കോ,
കണ്ടു കിട്ടുകയില്ലതാ,
കണ്ടു കിട്ടുകയില്ലതാരും, കണ്ടു കിട്ടുകയില്ലതാരും.
ഇന്ന് അലഞ്ഞു നടക്കണ്ട, നേരെ വന്നാ മതി. ദൈവവചനം ഉണ്ട്, ഇന്ന് നേരെ നടക്കാൻ വയ്യാത്തൊന്ന് അലഞ്ഞു നടക്കും ദൈവവചനം കേൾക്കാൻ. ഇപ്പൊ ദൈവവചനം പറയാനും കേൾക്കാനും നമുക്ക് അവസരങ്ങൾ ദൈവം തരുമ്പോഴേ, ദൈവവചനം കേൾപ്പിക്കാതെ ആൾക്കാരെ പിടിച്ചു വെച്ച് വശക്കേടാക്കുന്ന പുള്ളിക്കാരന്മാർ അന്ന് കിടന്ന് അഴാജൂരാ വിട്ടുപോകും, പരവേശം പിടിക്കും. അല്ലേലൂയ്യ, അല്ലേലൂയ്യ. ആ ഞാൻ നാല് സ്തോത്രം പറയാം ഇടയ്ക്ക്. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് അല്ലേലൂയ്യ വൈസറോ, അല്ലേലൂയ്യ, അല്ലേലൂയ്യ വൈസറോ.
ദൈവത്തിന്റെ വചനത്തിലെ സ്വാതന്ത്ര്യം, അതിന്റെ നിലവാരം മനസ്സിലാക്കാതെ പോയാൽ അതിന്മേൽ അത് വിരാമം ഇടുമ്പോൾ അതിന് ഭയങ്കരത്വം വലുതാണെന്ന് ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. അത് ഉഴന്നിടയ്ക്ക് ലഭിക്കത്തില്ല എന്ന് കർത്താവ് പറയുന്നു.
കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും എല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ മാറ്റപ്പെടും. അപ്പോൾ പിന്നീട് ആര് പറയാനാ, ഇവിടെ കേൾക്കാനാ, കേൾപ്പിക്കാനാ, അന്തിക്രിസ്തുവിന് വർണ്ണം വന്നാൽ മിണ്ടാനൊക്കുമോ യേശുക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ട് ആഗ്രഹമുണ്ട്, കേൾക്കാൻ കഴിയാത്ത കാലം വരുന്നു. ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നലെ ആരോ ദൈവദാസന്മാരോട് പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് അനുകൂലപരമായ സാഹചര്യമുള്ളപ്പോൾ അത് കേൾക്കുവാനും കണ്ടെത്തുന്ന ഭാഗ്യമാണ്. അത് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. കർത്താവിനായി എല്ലാവരെയും ബലപ്പെടുത്തട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായല്ലോ ആ കാലത്തിന്റെ ഭയങ്കരത്വം എന്താണ്. ശരി, ഞാൻ ഈ ഭാഗത്ത് അധിക വിശദീകരണത്തിന് തുടരുവാൻ ഇനി ഇതിനോട് ബന്ധപ്പെട്ട് ഈ ഈ സബ്ജക്റ്റിന്റെ ഈ പോർഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശദീകരിക്കാം. അടുത്ത പോർഷനിലേക്ക് നീങ്ങാൻ പോവുക. അപ്പോൾ ആ കാലയളവിൽ ഭൂമിക്കും ഭൂവാസികൾക്കും വരുന്ന യാതനകളും ഭയങ്കരത്വങ്ങളുമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇനി ഞാൻ ജ്യോതിർഗോളങ്ങളിലേക്ക് കയറാൻ പോവുകയാണ്. സമസ്തമായ വശങ്ങളിലൂടെ ഒരു പഠനം ഇതിന് വേണം. ആ കാലയളവിൽ ജ്യോതിർഗോളങ്ങൾ, അന്ന് ജ്യോതിർഗോളങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധി എന്താണ് എന്ന വസ്തുതയിലേക്ക് നമുക്ക് തിരിയാം. നമുക്ക് കർത്താവ് യേശുവിനെ പഠിപ്പിക്കലാണ് എല്ലാത്തിന്റെ ആദ്യ പാഠമായിട്ട് എടുക്കുന്നത്. പിന്നെ വെളിപ്പാടിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നത്. ഇടയ്ക്ക് പ്രവാചകന്മാർ വെളിവുകളും തരുന്നുണ്ട്. ലോക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം എടുത്ത് വായിച്ചാട്ട് നമുക്ക് അതിനെ അതിലേക്ക് പ്രവേശിക്കുക. വേഗമായിക്കൊള്ളട്ടെ.
ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓണത്തിന്റെ
വായിക്കാം.
സൂര്യനില് ചന്ദ്രനില് നക്ഷത്രങ്ങളില് വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത വാക്ക്
കടലിന്റെയും ഓണത്തിന്റെയും
ഓണത്തിന്റെയും
മുഴക്കനിമിത്തം
ഭൂമിയിലെ
ജാതികൾ
ജാതികൾക്ക്
പരിഭ്രമം
ഉണ്ടാകും.
ശരി,
ആകാശ ശക്തികൾ ഇളകി പോകുന്നതുകൊണ്ട് ഭൂമിക്ക് എന്ത് വായ്പാൻ പോകുന്നു? പേടിച്ച് മറച്ച് ജാതികൾ നിർത്തിവന്മാരായി തീരും.
നേരത്തെ വാചകമാ അതവിടെ ഇല്ലയോ?
ഉണ്ട്,
ഉണ്ട്. ശരി, അതൊക്കെ ഓരോന്നെടുക്കാം. ഈ പ്രകമ്പനം കൊള്ളുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ മേൽ വരുന്ന ന്യായവിധിയുടെ ഭയങ്കരത്വം നിമിത്തം അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്ക് താഴെ. നിമിത്തം എന്താ സംഭവിക്കുന്നത്? ഭൂമിയിലെ സഭയ്ക്ക് എന്നാണോ എന്നാണോ പറഞ്ഞിരിക്കുന്നല്ല, പിന്നെ എങ്ങനെ കൊണ്ടുവന്നു? ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ഈ ഭൂമിയിലെ ജാതികൾക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താ? സഭഭൂമിയിലില്ല, കൈവിടപ്പെടുന്ന മുഴുവൻ ജാതികളാണ്. അതുകൊണ്ട് സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള സംഭവമാണ് ഈ സംഭവം എന്നുള്ളത് ഒന്നുകൂടെ തെളിവ്. ഇന്നലെ മഹോദരവ പീഡനം കഴിഞ്ഞ് അല്ല സഭ എടുക്കുന്നത്, സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ് മഹോദര പീഡനം ഉണ്ടാകത്തുള്ളെന്ന് തെളിവ് ഞാൻ കഴിഞ്ഞാൽ തന്നിട്ടുണ്ട്. അതിന്റെ കൂടി ഇതുകൂടെ ചേർത്തോണം. വളരെ ചുരുക്കമായിട്ടാണ് ഇതിനെ തന്നത്. എന്നാൽ ഇവിടെ പറയുന്നു, അത് ഭൂമിയിലെ ജാതികൾ നിർജീവന്മാരായിത്തീരും, ജാതികൾ നിരാശയോട് പരിഭ്രമിക്കും. എന്തുകൊണ്ട്? സഭയെടുക്കപ്പെട്ടു കഴിഞ്ഞു, മിച്ചം വരുന്നവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സൂര്യനിലും ചന്ദ്രനിലും
നക്ഷത്രങ്ങളിലെ മാറ്റം ഉണ്ടാകും. എന്താ സൂര്യനിരമാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് ലഘുവായ ഒരു അറിവുണ്ടാകട്ടെ. ഒരു കാലത്ത് മനുഷ്യൻ വിചാരിച്ചു സൂര്യനൊരു ദേവന നിത്യഗോളമാണ്, ഒന്നും ഇതിന് ഭവിക്കത്തില്ല, ഇതങ്ങ് നിത്യമായിട്ട് നിന്നോളുമെന്ന്. പക്ഷെ ഇന്ന് ആ ചിന്ത എല്ലാവരുടെയും ഇത് മാറിയിട്ടുണ്ട്. കാര്യം ഓരോ സെക്കൻഡിലും സൂര്യനിൽ ലക്ഷക്കണക്ക് ടണ്ണ് ഇന്ധന ശക്തി കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുക. ഈ സൂര്യബിംബത്തിന് വലിയ മാറ്റം വരും, വലിയ താമസം കൂടാതെ. അത് നല്ല പഠനക്കാരൊക്കെ സമ്മതിച്ചു. 1979 അമേരിക്കയുടെ സ്കൈലാവ് 82 മുമ്പ് വരത്തില്ലെന്ന് പറഞ്ഞ സാധനം തിരിച്ചു വന്നപ്പോൾ അത് ശാസ്ത്രീയ ഗവേഷണം നടത്തി. മലയാള മനോരമയുടെ സ്പെഷ്യലായിട്ട് ഒരു സപ്ലിമെന്റ് ഇറക്കിക്കൊണ്ട് സൂര്യന്റെ ആ ബ്ലോക്ക് അതിനകത്തിട്ടിട്ട് അവരിങ്ങനെ എഴുതി, സൂര്യനിലെ കറുത്ത പാടുകൾ ഭാവിയുടെ ആവൽക്കരമായ വിളംബരമാണെന്ന് പേജുകൾ നിറയെ വിശദീകരിച്ചുകൊണ്ട് എഴുതി. എഴുതിയിട്ട് ന്യായമായ തെളിവുകൾ എല്ലാം അവർ തന്നു. സൂര്യനിൽ കറുത്ത പാടുകൾ വീണിരിക്കുന്നു, ആവൽക്കരമായ ഭാവി തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും അതിന് അതിന്റെ ചൂട് വർദ്ധിച്ചത് മുഖാന്തരമാണ് ഈ സ്കൈലാവ് സമയത്തിന് മുമ്പ് ഇടയായതെന്നുള്ള ശാസ്ത്രീയ ലേഖനം ആധികാരികമായി എഴുതി ഞാൻ വായിച്ചു. നിങ്ങൾ പലരും വായിച്ചു കാണും അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ സൂര്യനിൽ മാറ്റങ്ങളുണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ പഠനക്കാർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് അതുകൊണ്ട് മാത്രം വിശദിക്കേണ്ട, ഇതെന്താ വരുന്ന മാറ്റം വെളിപ്പാടോത്സവമാണ് ഇതിന്റെ മുഴുവൻ തെളിവ്. വെളിപ്പാടിലേക്ക് നമുക്ക് പോകാം, കാരണം യുവാദി സംഭവങ്ങൾ യേശു പഠിപ്പിച്ചെടുത്തോ ഞാൻ ഇപ്പോൾ എടുത്തത് മഹോദരകാലത്തെ കുറിച്ച്. അവിടുന്ന് വെളിപ്പാടിലേക്ക് പോകാം, അത് 4-ാം അധ്യായത്തിന് 19-ാം അധ്യായത്തിന് ഇടയ്ക്കുള്ളത് മുഴുവൻ ആ മഹോദരകാലത്തെ കാര്യമാണ്, എരിവലത്തെ കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് എടുക്കുക സൂര്യൻ എന്തോ മാറ്റം വരുന്നതെന്ന് നമുക്ക് 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ സൂര്യൻ എന്താ മാറ്റം വരാൻ പോകുന്നത്, മാറ്റം വരുമെന്ന് പറഞ്ഞാൽ എന്തോ മാറ്റമാണ് വരുന്നത്. അയച്ചാട്ടെ,
4-ാമത്തെ ദൂതനൂതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 മാത തട്ടി, അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതായി.
ഉണ്ടായിട്ട് കാര്യം ഓടുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് ഇവയ്ക്ക് വ്യത്യാസം, സൂര്യനും ചന്ദ്രനും നക്ഷത്രം എല്ലാം വ്യത്യാസം വരിക, വ്യത്യാസം പ്രകൃതിക്ക് വ്യത്യാസം വരിക, പകലും രാത്രിക്ക് വ്യത്യാസം വരിക. അത് വന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ ഒരു തുടക്കം മാത്രമാണ്. ഒറ്റയടിക്ക് സൂര്യൻ കറുത്ത് കരിമ്പടമാകുകയല്ല, അത് ഗ്രാഡുവലായിട്ട് ദൈവമക്കൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശത്തിന് വലിയ മാറ്റം, ജ്യോതിർഗോളങ്ങളുടെ പ്രകാശത്തിന് വലിയ മാറ്റം വരും. ഇന്ന് ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവമക്കൾക്ക് വേണ്ടിയാണെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? പ്രൈസലോ. അതുകൊണ്ട് സഭയ്ക്ക് അതെ മാറ്റം ഉണ്ടായാൽ പ്രകൃതിക്ക് ആകെ മാറ്റം ഉണ്ടാകും. അതിന്റെ തെളിവാണ് മാറ്റം ഉണ്ടാകുമെന്നേ അവിടെയുള്ളൂ. ശരി, കർത്താവായ യേശു പഠിപ്പിച്ച ഈ മാറ്റം കുറെ കൂടെ ഗൗരവമായി എടുക്കാം നമുക്ക്. യേശുവിനെ പഠിപ്പിക്കലിൽ എടുത്താട്ട് ലൂക്കോസ് മത്തായി സുവിശേഷം 24-ാം 29-ാം വാക്യത്തിൽ ഈ മാറ്റം എവിടെ നിന്ന് അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത വേഗത്തില് 24-29,
ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും.
ഈ മഹാകഷ്ടകാലം കഴിഞ്ഞാൽ ഉടനെ സൂര്യൻ എന്ത് ചെയ്യും?
ഇരുണ്ടു പോകും.
അടുത്തത്
ചന്ദ്രൻ പ്രകാശം
തരികയില്ല. മതി, സൂര്യനെ ഇരുണ്ടാൽ ചന്ദ്രൻ പ്രകാശിക്കത്തില്ലെന്നുള്ള സയൻസ് നമുക്കറിയാം. പക്ഷെ ഈ സയൻസ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പെയാണ് ദൈവാത്മാവ് ഇതിൽ നിറഞ്ഞ ദൈവദാസന്മാർ പറഞ്ഞത്, സൂര്യൻ ഇരുളും ചന്ദ്രനും ഇരുളും, പിന്നെ പ്രകാശമില്ല. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുക വാക്കുകൾ. നിങ്ങളെ പ്രവാചക ദൗത്യ പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചുള്ള തെളിവുകളും അപ്പോസ്തല തെളിവുകളും ഞാൻ രണ്ട് വാക്യം തരാം. യോവേലിന്റെ 28-ാം അധ്യായത്തിന്റെ അതെ 30-ാം വാക്യം എടുത്ത് വായിച്ചാട്ടെ. ഇതിനെ മറ്റ് പുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്തുവാൻ ഏറിയ ഏറിയ വാക്യങ്ങളുണ്ട്, തെളിവുകൾ മാത്രം തരുന്നു. ബാക്കി ഒന്ന് എടുത്ത് വായിച്ചാട്ടെ. യോവേൽ 2-ാം അധ്യായം 30-ാം വാക്യം എടുത്ത് വായിച്ചാട്ടെ.
ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തോളും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും
രക്തതുല്യമായും മാറിപ്പോകും പറഞ്ഞത് ശരിയാണ്. അത് തെളിയിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. 3-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ സെയിം അതേ ബുക്ക് തന്നെ.
നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായും അടുപ്പിൻ, ദുർബലൻ തന്നെ താഴെ.
15-ാം വാക്യം നോക്കിയേ അവിടെ,
സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകും, നക്ഷത്രങ്ങൾ പ്രകാശം
നൽകുന്നു. ചന്ദ്രന് ഇരുണ്ടു പോകും, നക്ഷത്രങ്ങൾ പ്രകാശം തരത്തില്ല. പ്രകൃതി പിണങ്ങും. ദൈവം പിണങ്ങിയാൽ പ്രകൃതി പിണങ്ങും. ദൈവം തന്നെ കൈയെടുത്താൽ പ്രകൃതി അവിടെ നിലയ്ക്കും. ദൈവത്തെ അനുസരിക്കുന്ന പ്രകൃതിയാണ് സ്നേഹിത. നിന്റെ പ്രകൃതി ദൈവത്തെ അനുസരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതിയെ കൊണ്ട് ഇതിനെ മര്യാദ പഠിപ്പിക്കാൻ മതിയാകുമാണ്. അവൻ പറഞ്ഞാൽ ഈ പ്രകൃതി അതുപോലെ അവിടെ നിൽക്കും. ശരി, ഈ വാക്ക് അവിടെ അപ്പൊ വെളിപ്പാടിലാണ് ഇതിന്റെ ഇതിന്റെ തെളിവിന്റെ സമാഹാരം എല്ലാം വെളിപ്പാടിൽ നിന്ന് എടുക്കേണ്ടത്. ഈ തെളിവുകൾ കൊണ്ടുപോവുകയാണ്. വെളിപ്പാട് 6-ാം അധ്യായം, വെളിപ്പാട് 6-ാം അധ്യായത്തിൽ 12-ാം വാക്യം വായിച്ചാട്ടെ. സൂര്യനകത്ത് അതാണല്ലോ മഹോദരകാലത്തിന് ഏറ്റവും വലിയ തെളിവ്. അതെന്താ സംഭവിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് വായിച്ച ആ പോർഷൻ അങ്ങ് വിടാം. വായിച്ചോ വേഗത്തിൽ.
6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു.
സൂര്യന് കരിമ്പടം പോലെ കറുത്തു. അടുത്തത് ചന്ദ്രൻ
മുഴുവനും രക്തതുല്യമായി തീർന്നു.
മുഴുവൻ രക്തതുല്യമായി മാറി. സൂര്യൻ പ്രകാശിക്കാത്തൊരു ദിവസം വരുന്നുണ്ട്. സകല പ്രവാചകന്മാരും ക്രിസ്തു ഒരുപോലെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. ഇതിന് മാറ്റം വരികയില്ല. ദൈവമക്കൾ മാറ്റപ്പെടുക, ലോകത്തിന്റെ വെളിച്ചമായ ദൈവമക്കൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമി അർദ്ധരാത്രിക്ക് തുല്യമാണെന്നില്ല.
അങ്ങനെ കാലം ഉണ്ടെന്ന് ഇതിൽ കൂടുതൽ അത് തെളിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സക്കരിയാവിന്റെ പ്രവചനം 14:6 കൂടെ നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരട്ടെ. ആ ദിവസം ഒരു ഭയങ്കര ദിവസമാണെന്ന് ഈ വിഷയ സമാഹാരം കുറിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് അടുത്ത ഭാഗത്തേക്ക്
വെളിച്ചമുണ്ടാകില്ല. ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു
പോകും.
ശാസ്ത്രജ്ഞന്മാർക്കോ അമേരിക്കോ ഇന്ത്യക്കോ ലോകത്തിനും അറിയാത്ത ദൈവം മാത്രമല്ല, ഒരു ദിവസം വരുന്നു.
അത് പകലല്ല,
രാത്രിയുമല്ല, പകലുമല്ല രാത്രിയുമല്ല. ദൈവത്തിന് അറിയാമോ അതെന്താണെന്ന്?
മനുഷ്യന് നിർവചിക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര കാലം വരുന്നു. സംശയത്തിന് വകയില്ലാത്ത നിലയിൽ ആ ഭാഗം തെളിഞ്ഞിട്ടുണ്ട്. ഇനി ലൂക്കോസിലേക്ക് വീണ്ടും പോകാം. കർത്താവ് യേശുവിന് പഠിപ്പിക്കലാണ്, അവിടെ സൂര്യനിൽ ചെന്ന് നക്ഷത്രങ്ങൾ മാറ്റം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ അടുത്ത വാചകം വായിച്ചാട്ട്. അടുത്ത വാചകം ലൂക്കോസിലേത്,
കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭവം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നുവെന്ന് പേടിച്ചും നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും.
ഇത് പ്രത്യേക ഫ്രേസ്. ആകാശത്തിന്റെ ശക്തി അന്നിളകിപ്പോകുന്നത് കൊണ്ട് ഭൂഗോളത്തിൽ നിൽപ്പാൻ കഴിയത്തില്ല. ഭൂമിയുടെ തൂണ് വിടുകല്ല, വരച്ചു കെട്ടിയിരിക്കുന്ന ചങ്ങല കൊളുത്തു വിടുകല്ല. ആകാശത്തിലെ ശക്തി ഇളകിയത് കൊണ്ട് ഭൂമിക്ക് നിൽക്കാൻ കഴിയത്തില്ലെന്ന് ഇത് കാര്യമായി ഗമനിക്കേണ്ട ഒരു വാക്കാണ്. ഇനി അതിന് വേറെ തെളിവ്, ഈ ആകാശ ശക്തി ഇളകുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? വെളിപ്പാട്. ഈ സുവിശേഷങ്ങളിലെ പഠിപ്പിക്കല് വെളിപ്പാടിലെ നിവൃത്തി എന്താണെന്ന് നമുക്ക് നോക്കാം. 6:14 എടുത്ത് വായിച്ചാട്ട്, എന്താണെന്ന് നമുക്ക് അവിടെ പോയി പഠിക്കാം. വേഗമാകട്ടെ.
പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി.
അപ്പൊ പുസ്തക ചുരുള ചുരുട്ടി മാറ്റുന്ന പോലെ ആകാശ തട്ടുകള് ചുരുട്ടി മാറ്റും. അതിന് സാദൃശ്യം പറഞ്ഞിരിക്കുകയാണ്. സൂര്യൻ നക്ഷത്രാദികളുടെ ന്യായവിധി വന്നു കഴിഞ്ഞാൽ ആകാശത്തട്ട് അതേ പുസ്തകച്ചുരു ചുരുട്ടുന്ന പോലെ ഇത് മാറിപ്പോകും. അതുകൊണ്ടാ ഭൂമിക്ക് നിൽക്കാൻ വയ്യാത്തത്. ഈ ഭൂമിയുടെ സംരക്ഷണത്തിന് അന്യഗോളങ്ങളിൽ നിന്ന് അല്ലെ സൂര്യനിൽ നിന്നോ മറ്റോ അൾട്രാവയലറ്റ് ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യവാസത്തിന് കേടുവരാതിരിപ്പാൻ ദൈവം ഈ ഭൂമിക്ക് ഒരു ആവരണം റോസോ. അതെ, ഇങ്ങനെ ഞാൻ പത്രങ്ങളിൽ ഒരു സോഷ്യൽ ലേഖന മനോരമയിൽ വായിച്ചു, ഭൂമിയുടെ പതപ്പിന് കേടുപറ്റിയിരിക്കുന്നു. അവർ എഴുതിയിരുന്ന അമേരിക്കയുടെ വലിപ്പത്തിൽ ഈ ഭൂമിയുടെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ആ ലെയർ ആവരണത്തിന് അതെ ദ്വാരങ്ങൾ വീണ് കേടുപറ്റിയിരിക്കുന്നു. ഇതിലെ നിലനിൽപ്പ് അതെ ഭയങ്കരമായ അതെ നിലവാരത്തെ ബാധിക്കുമെന്ന് വ്യക്തമായ ശാസ്ത്രജ്ഞന്മാർ ലേഖനം കൊടുത്തിരുന്നു. ഭൂമിയുടെ പുതപ്പിന് കേടുപറ്റി. റൈസലോ റൈസലോ നിൽക്കത്തില്ല. തെളിവുകൾ ഒരുപോലെ ആ ഭൂമി നിൽക്കുന്നത് വെറുതെയല്ല. പുരാതന ഇസ്ലാമിക ശാസ്ത്രത്തില് അതെ അവർ ചിന്തിച്ചു വെച്ചത് മോശ പഠിച്ചതുമായ ചിന്താഗതി എടുത്ത് പഠിച്ചാൽ ഈ ഭൂമി നിൽക്കുന്നതിന് പല ചിന്താഗതികൾ പല കാലത്തുണ്ടായിരുന്നു. ഭൂമി ആനപ്പുറത്താണ് നിൽക്കുന്നത് അതെ എന്ന് അവർ ചിന്തിച്ചു. എന്നാല് ഗ്രീക്കുകാർ ഫിലോസഫേഴ്സ് ആയിരുന്നു. അവർ ചിന്തിച്ചു ഹെർക്കുലീസ് എന്ന് പറയുന്ന ദേവന്റെ തോളയിൽ ആ ഭൂമി ഇരിക്കുന്നതെന്ന്. കുറെ കൂടെ കടന്നു ചിന്തിച്ചു. അതാണ് അറ്റ്ലസ് എന്ന് പറയുന്ന സൈക്കിളിന്റെ പുറകില് ഒരു ഭീമാകാരനായ മനുഷ്യന്റെ തോളയിൽ ഗ്ലോവ് ചിത്രം വെച്ചിട്ടുണ്ട്. അത് ഗ്രീക്ക് ചിന്താഗതി നിന്നുണ്ടായതാണ്. അവർ പറഞ്ഞു അതെ ഒരു ഹെർക്കുലീസ് ദേവന്റെ പുറത്താ ഭൂമി നിൽക്കുന്നതെന്ന്. തോള് കഴിക്കുമ്പോൾ പുള്ളി മറ്റേ തോളെ വെക്കും, അത് ആ കുലുക്കത്തിന് കാരണമാണ്. അതായിരുന്നു അവരുടെ ചിന്താഗതി. അത് പഠിച്ച് വികസിച്ച ലോകം അത് വിസ്ലീമ ശാസ്ത്രം പഠിച്ചതായ മോശം. പക്ഷേ ഇവരൊക്കെ മുൻപോട്ട് വന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ തിരുവെടുത്ത് എഴുതിയതായ സമയത്ത് ലോകജ്ഞാനത്തിന്റെ കലർപ്പതിന് വന്നിട്ടില്ല. 4000 കൊല്ലത്തിന് മുമ്പ് എഴുതി വെച്ചു ഈ ഭൂമി എങ്ങനെയാ നിൽക്കുന്നത്. ആനപ്പുറത്തുമല്ല, കുതിരപ്പുറത്തുമല്ല, ഹെർക്കുലീസിന്റെ പുറത്തുമല്ല നിൽക്കുന്നത്. ഇന്ത്യക്കാർ പഠിപ്പിച്ചത് നമ്മളൊക്കെ പഠിച്ച അത് ഇന്ത്യയിലെ ആ ശാസ്ത്രത്തിൽ ഭൂമി നിൽക്കുന്നത് എങ്ങനെ, അനന്തൻ എന്ന് പറയുന്ന മഹാസർപ്പത്തിന്റെ പണാസമൂഹത്തിന്റെ മുകളിലാണ് ഭൂമി നിൽക്കുന്നത്. അനന്തൻ തല വലിക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നു. അത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ കാര്യം മനസ്സിലായി. അനന്തന്റെ പുറത്തുമല്ല, ആനന്ദന്റെ പുറത്തുമല്ല, ആനപ്പുറത്തുമല്ല, കുതിരപ്പുറത്തുമല്ല, ഹെർക്കുലീസിന്റെ പുറത്തുമല്ല, ദേവന്റെ പുറത്തുമല്ല ഭൂമിയെ ശൂന്യത്തിന്മേൽ അതിർത്തത്. വഴിവിളച്ച ശാസ്ത്രങ്ങൾ തകർന്നടിപ്പണമായപ്പോൾ ആകാശങ്ങൾ മാറിപ്പോയാലും മാറ്റപ്പെടാത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമല്ലോ. എടുത്തു വായിച്ച യോബ് 26:7 വാക്യം വായിച്ചാട്ട്, ഇതിലെ വേദശാസ്ത്രം എന്താണെന്ന് നോക്കാം. 4000 കൊല്ലത്തിന് മുമ്പുള്ളത്
ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു.
മതി, ഉത്തരദിക്ക് ഭൂമിയുടെ വടക്കേ ദിക്കിൽ യാതൊരു സൃഷ്ടിയും ഇല്ല, ശൂന്യതയാണെന്ന് സർവ്വശാസ്ത്രജ്ഞർ ഒരുപോലെ സമ്മതിക്കും. അതിന് വിവാദമൊന്നുമില്ല. അടുത്ത വാക്ക്, ഈ ഭൂമിയെ ദൈവം തൂണുമേ നിർത്തിയെന്നല്ല, വലിച്ചു കെട്ടി കൊളുത്തിയിട്ടെന്നല്ല, ഈ ഭീമാകാരമായ ഭൂഗോളത്തെ നാസ്തിത്വത്തിന്മേൽ, ഇംഗ്ലീഷ് നത്തിങ് എന്ന വാക്കാണ്, ദൈവം ഈ ഭൂഗോളത്തെ ഒന്നുമില്ലായ്മയിൽ നിർത്തി. ഒരു പന്തെടുത്ത് അന്തരീക്ഷത്തോട് എറിഞ്ഞാൽ അത് അവിടെ നിൽക്കുകയാണെങ്കിൽ അത് അവിടെ നിൽക്കുന്നത് പോലെ ഈ ഭൂമിയെ ദൈവം അവിടെ നിർത്തിയിരിക്കുകയാണ്. 23 ഡിഗ്രിക്ക് ഇതിനെ ചരിച്ചു നിർത്തിയിരിക്കുകയാണ്. 24 ആയാലും ചാരമാകും,
23 ഐസിലെത്തിയാലും 23 ഡിഗ്രിക്ക് ഈ ഭൂഗോളത്തെ ചരിച്ചു നിർത്തിയവനാരെ? അവനാണ് സർവ്വനിയന്താവായ, സർവശക്തനായ, മാറ്റമില്ലാത്തവനായ, രക്ഷിതാവായ എന്റെ ദൈവം. അവന്റെ വാക്കിനാണ് ഇത് മുഴുവൻ ഓടുന്നത്. നിങ്ങൾ കണ്ണുയർത്തി മേൽപോട്ട് നോക്ക്, ഇവയെ സൃഷ്ടിച്ചതാ. അവകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ സഞ്ചാരപാതയിൽ അവർ ഓടിക്കുന്നവനാ സർവശക്തനായ യഹോവ എന്ന് ഞാൻ എന്താ ചെയ്യാവിൽ പല ആവർത്തി പറഞ്ഞിരിക്കുന്നു. നിങ്ങള് ഈ രാജ്യത്തൂടെ യാത്ര ചെയ്യുമ്പോൾ എറാസ് മനസ്സിലും കയ്യിലെടുക്കണം. സിസ്റ്റമാറ്റിക്കലായ ഒരു പെശകുമില്ലാതെ എല്ലാ സൈനും സൈൻബോർഡും എല്ലാ ലൈറ്റും കണ്ടീഷനായിട്ട് ഓടുന്ന അമേരിക്കയില് അതെ ഈ റോഡുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് കൈവച്ചിട്ട് ഇവിടുന്ന് നിങ്ങൾ ന്യൂയോർക്ക് വരെ പോകാൻ തീരുമാനിച്ചു വിചാരിക്കൂ. എത്ര വണ്ടി ആക്സിഡന്റ് ആയി തകർന്ന് തരിപ്പണമായി കുഴി തള്ളിയിട്ടുണ്ടോ എന്നിവിടെ കണക്കെഴുതിക്കൊണ്ട് പോരണം. ക്രൈസ്തല്ലോ, ക്രൈസ്തല്ലോ. മനുഷ്യന്റെ നിയന്ത്രണ മേഖലകൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നു. കോടാനുകോടി ഗോളങ്ങൾ സഞ്ചാരപാതയിൽ അവയെ പരക്കം പാഞ്ഞോടിയിട്ട് അവയിൽ ഒരെണ്ണം ഇന്ന് വരെ കൂട്ടിമുട്ടിയിട്ടില്ല. ഇവയെ നിരത്തി നിർത്തി ഓടിക്കുന്നവനാരെ? സർവനിയന്താവായ ദൈവം ഇതിന് പുറകിലുണ്ട്.
അവയൊന്നുപോലും കുറഞ്ഞു പോകുന്നില്ല, അവയൊന്നുപോലും കൂട്ടിമുട്ടുന്നില്ല. അവന്റെ ശക്തി അപ്രമേയത്തെലോ.
ശരി, ഭൂമി എങ്ങനെ നിൽക്കുന്നു? ശൂന്യത്തിനെ നിൽക്കുന്നു. വെറും ശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ വാക്കേ ഉള്ളൂ. എന്നാൽ ഈ ഭൂമി നിൽക്കുന്നത് പറയാം. ക്ലേശമുണ്ട്, ആവരണങ്ങളെന്ന് ഇന്നത്തെ സയൻസിൽ അതിലെ ഏഷ്ടെല്ലാം പഠിച്ചവരാണ് അവിടെ ഇരിക്കുന്നത്. അവൾ അടുത്ത് ഞാനെന്നാൽ വേറെ വെളിവെടുക്കട്ടെ. അത് യോവിന്റെ ദിവസം 38 അധ്യായത്തിന് 33 വാക്യം 4000 കൊല്ലത്തിന് മുമ്പ് യോവിനോട് ചോദ്യം ദൈവം ചോദിച്ചതാണ് ഇതിന്റെ പിന്നാലെ. ആ വാക്കെടുത്ത് വായിച്ചാട്ട്.
ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ?
ആകാശത്തിലെ നിയമങ്ങളെ യോവേ നിനക്കറിയാമോ?
അതിന് അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ?
ആകാശത്തിലെ നിയമങ്ങൾക്ക് ഭൂമിയെ നിർത്തുവാൻ സ്വാധീനമുണ്ട്. കോടാനുകോടി ടണ്ണ് വലിപ്പമുള്ള ഭീമാകാരമായ കടുകൂറ്റൻ ഭൂമി അതേ നിൽക്കുകയാണ് വെറുതെ. എന്നാൽ ആകാശത്തിലെ നിയമങ്ങളിൽ അവൻ ഭൂമിയെ നിർത്തിയിരിക്കുകയാണ്. നിനക്കറിയാമോ ഭൂമി നിൽക്കുന്നത് എങ്ങനെയാണ്? ഇവയെ നിർത്തിയവനാ അറിയാമോ യോവേ? ആകാശത്തിലെ നിയമങ്ങൾ മഹോദ്രവ കാലമാകുമ്പോൾ കർത്താവായ യേശു ലൂക്കോസിൽ പറഞ്ഞതുപോലെ ശക്തികൾ നൽകുമെന്ന് പറഞ്ഞതും ഇതാണ്. എന്നാൽ യോഹന്നാൻ വെളിപ്പാടി പറഞ്ഞത് ആകാശത്തട്ടുകൾ ഭൂമിയുടെ സംരക്ഷണ വലയത്തിന്റെ ആവരണങ്ങൾ അങ്ങ് ചുരുട്ടി മാറ്റും, അതാണത്. എന്നാൽ മഹോദ്രവ കാലത്ത് നിലവിലുള്ള ഈ ആവരണങ്ങളെ എടുത്തു മാറ്റിക്കളയും. അപ്പൊ പിന്നെ സഹസ്രാബ്ദം എങ്ങനെയായിരിക്കും? നിങ്ങളെ ചിന്താക്കുഴപ്പമുള്ളവരാക്കി വിടരുതല്ലോ. അത് കഴിഞ്ഞ് ഭൂമിയുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് കാര്യം അവസാനിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ 1000 ആണ്ടിലെ പരിപാടി എങ്ങനെ ഒറ്റ വാക്കി ഇപ്പം വായിക്കാം? ബാക്കി കാര്യം നേരം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിലെ അത് വ്യക്തമാക്കി തരികയും ചെയ്യും. ശ്രീയാവിന്റെ പുസ്തകം നിങ്ങൾ എടുത്താട്ട് വേഗത്തിൽ 4:5 വാറും വാക്യമാണെന്ന് എന്റെ ഓർമ്മ. ആ വാക്യം ഒന്ന് വായിച്ചാട്ട്.
വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗത്തിന്മേലും
പകലിന്റെ
ഒരു മേഘവും
പകലിനെ അവരൊരു മേഘവും
പുകയും
എന്തോ
പുകയും
പുകയും അടുത്തത്
രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും.
രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശം സൃഷ്ടിക്കും. അടുത്തത്
സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും.
സകല തേജസ്സിനും മീതെ ഒരു പ്രത്യേക വിധാനം ഉണ്ടായിരിക്കും. സഹസ്രാബ്ദത്തിലെ ഈ വിധാനത്തിന്റെ പ്രത്യേകത എന്താ? യെശയ്യാവിന്റെ പുസ്തകം
വേറെ വാക്കി കൊടുത്ത് തെളിയിച്ചു തരാം. ഇപ്പോൾ ആ ഒറ്റ വാക്കി തെളിയിച്ചു വിടാം, പിന്നെ നമുക്ക് സാവകാശത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സമയം എടുക്കാം. 30 നിങ്ങൾ നേരത്തെ വേഗത്തിൽ ഒരു വാക്യം 26 വാക്യം ഒന്ന് വായിച്ച് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം.
ജാതികളെ നാശത്തിന്റെ അരിപ്പം ഉണ്ടായിരിക്കേണ്ടതിന്
യെശയ്യാവിന്റെ പുസ്തകം 30:26 വാക്യം
ജനത്തിന്റെ മുറിവ് കെട്ടുകയും
അവരുടെ അടിപ്പിണർ പുറപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ
ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. ഈ മഹോദ്രവത്തിൽ ഈ കെടുതികളൊക്കെ വന്നെന്ന് വിചാരിച്ച് പരിപാടികളെല്ലാം അവസാനിക്കുകയല്ല, അടുത്ത പരിപാടി തുടങ്ങാനാണ്. താൽക്കാലികമായി ഇതിനെ മാറ്റിയിട്ട് നിലനിൽക്കുന്നതിനെ നിർത്താനുള്ള പരിപാടിയാണ്. ദൈവമക്കൾക്ക് നിരാശയ്ക്ക് വകയില്ല, പ്രത്യാശയ്ക്കേ വകയുള്ളൂ. പ്രൈസലോ, പ്രൈസലോ. യഹോവാ പകലിനൊരു മേഘം ഒരു പ്രത്യേക വിധാനം ഉണ്ടാക്കി കാര്യങ്ങളിൽ പ്രത്യേക പരിരക്ഷണ വലയത്തിലാക്കും. ആക്കി കഴിഞ്ഞാൽ ഈ വാക്യം പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്.
സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും.
അപ്പൊ ചന്ദ്രന്റെ പ്രകാശം എങ്ങനെയാ?
ചന്ദ്രന്റെ പ്രകാശം
ഇന്നത്തെ പകലിന്റെ പ്രകാശമാണ് അന്നത്തെ ചന്ദ്രന്റെ പ്രകാശം. എന്നാൽ ഇന്നത്തെ പകലിന്റെ 7 മടങ്ങ് പ്രകാശമാണ് അന്നത്തെ പകലിന്. ചൂടില്ല,
അതാ പ്രകാശം.
അതിന് കാരണം എന്താ? ഒരു സ്പെഷ്യൽ വിധാനം ഭൂമിക്ക് ആവരണമായി നിർത്തി. മനുഷ്യവാസത്തിന് കേടുകൂടാതെ ഇസ്രയേൽ പാളയത്തിൽ അത് പ്രകൃതി നിയന്ത്രിച്ച് ചൂടും തണുപ്പും നിർത്തി എയർ കണ്ടീഷൻ കാലാവസ്ഥ പോലെ സഹസ്രാബ്ദത്തിൽ ഈ വിധാനം ഭൂയുടെ പ്രകൃതിയെ നിയന്ത്രിക്കും.
മറുപടിയില്ലാത്ത യാതൊരു കാര്യം ഇതിനകത്ത്
കിടക്കും. മറുപടിയില്ലാത്ത യാതൊരു കാര്യം ഇവിടെ കിടപ്പുകയില്ല. അതുപോലെ ദൈവത്തിന്റെ വചനം സുസ്ഥിരമായത് കെട്ടുറപ്പുള്ള ദൈവത്തിന്റെ വചനമാണ്. ആകാശമുള്ള മാറിപ്പോയാലും മറ്റമില്ലാത്ത ദൈവത്തിന് മഹത്വം
ഉണ്ടാകട്ടെ. ശരി,
അപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ജ്യോതിർഗോളങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഇവയുടെ മാറ്റങ്ങളും അവ നിലനിൽപ്പിന്റെ കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായി വേദവാക്യങ്ങൾ നമ്മെ ധരിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ വചനങ്ങൾ അതുപോലെ പരിഗ്രഹിപ്പാനും വിശദിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഏത് ഈ ഭാഗങ്ങൾ സൂര്യചന്ദ്ര നക്ഷത്രാദിയുടെ വ്യതിയാനങ്ങളെയും മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവയ്ക്കെല്ലാം മാറ്റം വരും. ആ മാറ്റങ്ങൾ ഒരു ഭയങ്കരമായ കാലഘട്ടത്തിന്റെ വിളംബരമായി കണക്കാക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു പാട്ട് നമുക്ക് പാടാം.
ആകാശത്തിൽ ശക്തി ഇളകുന്നതാ
കൈയടിച്ച് പാടിക്കാറില്ല എല്ലാവരും കൈയടിച്ച്
പാടിക്കും.
പ്രാവചനികമായി കുറെ കൂടെ ഗഹനകരമായ വിഷയങ്ങളാണ് ഓരോ പടികൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണുന്നത്. വായിക്കുമ്പോൾ സാരമില്ലെന്ന് തോന്നിയാലും പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ആഴങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് പറക്കിയെടുക്കാൻ വളരെ വകകളുണ്ട്. അത് നിങ്ങളെ യോഗങ്ങൾക്ക് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊരു യോഗം നടത്തി വിട്ടു എന്നുള്ളതിന്റെ താല്പര്യമല്ല, അങ്ങനെ ചിന്തിക്കുക പോലും വരുന്നത്. നമുക്ക് ദൈവത്തിന്റെ വചനത്താൽ ഒരു ജീകരണവും അനുഗ്രഹവും ഉണ്ടാകണം, നമ്മുടെ നാടിനൊരു നന്മയും ഉണ്ടാകണം. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളുക. ഇനി ഞാൻ നിങ്ങളുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞു, ഈ മഹാകഷ്ടകാലം എത്ര കൊല്ലം ഉണ്ട്, എത്ര കാലഘട്ടമാണ് ഇതിനുള്ളത്, ഇതിന് വല്ലതും തെളിവുള്ള വിഷയം അത് അങ്ങ് പറഞ്ഞു വരുത്തുകയാണോ? 7 കൊല്ലം ആകുമായി തോന്നുന്ന പോലെ 14 കൊല്ലം അങ്ങ് പറഞ്ഞു വിടുകയാണോ? അല്ല, വേദപുസ്തകത്തിന്റെ ആധികാരിക രേഖകൾ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും ചെയ്യുന്നതും. അങ്ങനെയാണ് ദാനിയേലിന്റെ പ്രവചനം 9:27 മഹോദ്രവ കാലഘട്ടത്തിന്റെ കാലളവ് തെളിയിപ്പാനുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആ വാക്യം എടുത്ത് വായിക്കാം. ഞാൻ പിന്നാലെ സാവകാശം നിർത്തി നിർത്തി പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യമാക്കി തരാം. അത് വളരെ തെളിവുകളോടുകൂടെ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് ആദ്യ തുടക്കം കുറിക്കാൻ ആ വാക്യം എടുത്താണ്.
അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യയെ അവൻ ഹരണയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകുളക്കിറങ്ങന്മേൽ ശൂന്യമാക്കുന്നവൻ വരും.
മതി, ഇതുവരെ പഠിച്ചതിനേക്കാൾ വിഷമകരമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇവിടെ വന്ന വിഷയം ആ വാക്യം,
അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അവൻ ഹരണയാകോ ഭോജനയാകോ നിർത്തലാക്കോ. അത് ശൂന്യകളെ ചിറകന്മേൽ മ്ലേച്ഛമാക്കുന്നവൻ വരും.
അവിടെ അവനെന്ന് ഉപയോഗിച്ച് നിൽക്കുന്ന വ്യക്തി ആരാണ്? അവ്യക്തമായിട്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആളെ പിടി കിട്ടാൻ പ്രയാസമാണ്. അതിന്റെ മുകൾ വാക്യത്തിലുണ്ട്, ഗബ്രിയേൽ ദൂതൻ 538 BC ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടിക്കകത്ത് വരുവാനുള്ള പ്രഭു എന്നൊരു വാക്ക് അതേ ഒരു വ്യക്തിയെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. വരുവാനുള്ള പ്രഭു എന്ന് പറഞ്ഞാൽ അതേ അന്തിക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേരുകളുടെ വ്യക്തമായ ഒരു പേരാണ്. ഈ ലോകത്തിന്റെ പ്രഭുവായി അവൻ വരും, ഭരണാധിപനായി വരും. അത് വരുവാനുള്ള പ്രഭുവാണ് അവനെന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്. അപ്പോൾ അവനെന്നുള്ളത് ഇങ്ങനെ വരുവാനുള്ള പ്രഭു ഒരാഴ്ചവട്ടക്കാലത്തേക്ക് അഥവാ അന്തിക്രിസ്തു പലരോട് നിയമം കഠിനമാക്കും. അവൻ ആഴ്ചവട്ടത്തിന്റെ മതിൽ ഹരണിയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. വാക്യം തർജ്ജിമ തികച്ചും തെറ്റാണ്. ഇനി ഇംഗ്ലീഷ് വഴിയുള്ളവര് ആ വാക്യം എടുത്തുനിന്ന് വായിച്ചാൽ ഉപകാരമാണ്. കാരണം അത് തെറ്റുതിരുത്തി തന്നെ പഠിക്കണം. ഹീ ഷാൽ കൺഫേംസ് വിത്ത് മെനി ഫോർ വൺ വീക്ക്. മതി മതി, ഹീ ഷാൽ കൺഫേം ഇസ് കവനന്റ് വിത്ത് മെനി ഫോർ വൺ വീക്ക് എന്ന് പറഞ്ഞാൽ നിയമം കഠിനമാക്കുമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അവൻ ഒരാ കവനന്റ് ഉടമ്പടി എന്ന വാക്കാ കൊടുത്തിരിക്കുന്നത്. അവൻ ഒരാഴ്ചവട്ട കാലത്തേക്ക് അവൻ പലരോടും ഉടമ്പടി. റഷ്യ അമേരിക്ക കരാറുകൾ ഉണ്ട്, അല്ലെ ഇന്ത്യ റഷ്യൻ കരാറുകളുണ്ട്. ലോകരാഷ്ട്ര തലവന്മാർ കൂടി ഉണ്ടാക്കുന്ന കരാറുകൾ പോലെ അന്തിക്ക് സൂര്യൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഒരാഴ്ചവട്ടക്കാലത്തേക്ക് അവർ ഉടമ്പടി ചെയ്യുമെന്നാണ്. ഹീ ഷാൽ കൺഫേംസ് ഹിസ് കവനന്റ് ഉറപ്പിക്കും, കഠിനമാക്കുമെന്നുള്ള അർത്ഥമല്ല കൊടുത്തിരിക്കുന്നത്. തർജ്ജമയുടെ പക്ഷേ അതുകൊണ്ട് ഒരാഴ്ചവട്ടക്കാലത്തേക്ക് അന്തിക്കുസൂര ഭരണം വരുമ്പോൾ അവൻ ലോകരാഷ്ട്രങ്ങളെ നേതാക്കന്മാരെ ഉടമ്പടി ചെയ്ത് അവൻ ആ ഉടമ്പടിക്ക് ഒപ്പുവെക്കുമെന്നുള്ള കാര്യമാണ്. ഇസ്രായേലിനോട് അവൻ ഉടമ്പടി ചെയ്യും.
ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട മഹോദരവും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ അന്തിക്കസവും ഇസ്രായേലും അന്തിക്കസവും യെരുശലേമും അന്തിക്കസവും ലോകരാഷ്ട്രങ്ങളും അതിന്റെ വകുപ്പുകൾ തിരിച്ചു വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ സബ്ജക്ട് എടുത്ത് അത് ദിവസങ്ങൾ പോയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഓരോന്ന് പാർട്ട് പാർട്ടായി എടുത്ത് പഠിക്കണം. ഇപ്പൊ അത് വേണ്ട, അന്തിക്കസവും ഇസ്രായേലുമായി ഉടമ്പടി നടക്കണം, അന്തിക്കസവും കൈവിടപ്പെടുന്ന നാമധേയ സമൂഹങ്ങളായി ഉടമ്പടി നടക്കണം, അന്തിക്കസവും ലോക രാഷ്ട്രങ്ങളുമായി ഉടമ്പടി നടക്കണം. വെളിപ്പാട് ദിവസം 17 അധ്യായത്തിൽ എക്ലീഷ്യ ബാബിലോൺ അന്തിക്കസുമായി ഉടമ്പടിയാണ്. എന്നാൽ അന്തിക്കസവും ഇസ്രായേലുമായുള്ള ഉടമ്പടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കർത്താവായ യേശുക്രിസ് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ തെളിവ് തരുന്ന നല്ല കാര്യമാ, പ്രവാചകന്മാരുടെ വാക്യം തെളിവ് നല്ല കാര്യമാ, അതൊക്കെ വെച്ച് തെളിവ് വെച്ച് പഠിച്ചാൽ എത്ര രസമായിട്ട് തോന്നുന്നു അറിയാമോ ആത്മീയമായിട്ടത്. നിങ്ങളൊന്നെടുത്ത് യോഹന്നാൻ സുവിശേഷം 5 43 വാക്യത്തിൽ യേശു അമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വാക്കം നോക്കിക്കേ, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരു സ്വന്തം നാമത്തിൽ മറ്റ് ഒരുപാട് പേരല്ല, എനിക്ക് മുമ്പേ വന്നവനെല്ലാം കളഞ്ഞ കവർച്ചക്കാരനാണെന്ന് വേറെ വിഷയമാണ് ഇതല്ല. എന്നാൽ വരാനുള്ളവന്റെ കാര്യമാ, മറ്റൊരുത്തൽ സ്വന്തം നാമത്തിൽ വരുമ്പോൾ അവരെ നിങ്ങൾ കൈക്കൊള്ളോ. പിതാവിന്റെ നാമത്തിൽ വന്ന് എന്നെ നിങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ സ്വന്തം നാമത്തിൽ വരുന്നവനെ ഇസ്രായേൽ കൈക്കൊള്ളോ. അത് അന്തിക്കസവും ഇസ്രായേലുമായി നടക്കുന്ന ഉടമ്പടിയുടെ ആ വേഴ്ചയെ കർത്താവ് മുൻകൊണ്ട് പറഞ്ഞ കാര്യമാണ്. യെശയ്യാവ് 26 നൂറ്റാണ്ട് മുമ്പ് ഈ ഉടമ്പടിയെ കുറിച്ച് ആ രേഖയ്ക്ക് ഒരു ഒപ്പുവെക്കുന്നതിനെ കുറിച്ചും അനന്തരഫലത്തെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇസയ്യാവിന്റെ 28 അധ്യായം 15 വാക്യവും 18 വാക്യവും വായിച്ചാട്ട്, ഇവൻ ലോകരാഷ്ട്രങ്ങളെ ഉടമ്പടി ചെയ്യും, ഇവൻ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യും, ഇവന്റെ ഉടമ്പടികൾ വളരെ വ്യാപൃതമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ആ വാക്ക് വെച്ച് തെളിയിക്കുക. വായിക്കു,
ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു, പ്രവഹിക്കുന്ന പാത അതിക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല, ഞങ്ങൾ പോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ.
18 വാക്യം വായിച്ചാട്ട്,
മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും,
മരണത്തോടുള്ള ഇസ്രായേലിന്റെ സഖ്യത
ദുർബലമാകും,
ദുർബലമാകും,
പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കില്ല,
പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി ഇസ്രായേലേ നിൽക്കത്തില്ല. അടുത്തത്,
പ്രവഹിക്കുന്ന മാതാതിക്രമം ആക്രമിക്കുമ്പോൾ
ഇസ്രായേൽ ആക്രമിക്കുവാൻ അന്തിക്കത്തു സർവ സജ്ജമായ സൈന്യങ്ങളെ എത്തുന്ന കാര്യമാണ്. പ്രവഹിക്കുന്നതായ ബാധ
ആക്രമിക്കുമ്പോൾ നിങ്ങൾ അകന്നു പോകും, നിങ്ങൾ തകർന്നു പോകും,
നിങ്ങൾ തകർന്നു പോകും.
അത് ആക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും,
അത് ആക്രമിക്കുമ്പോഴൊക്കെ നിങ്ങളെ പിടിക്കും. ഇസ്രയേലിനെ ആക്രമിച്ചു പിടിക്കുന്ന ആക്രമണകാരിയാണ്. ഉടമ്പടിയിൽ അവരെ വശീകരിക്കുമെങ്കിലും ഈ ഉടമ്പടിക്കാൻ ഇസ്രയേലിനെ ആക്രമിച്ച് അത് വശാലാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മരണത്തോടും പാതാളം ഉടമ്പടി പോലെ ഇരിക്കത്തുള്ളെന്ന് യെശയ്യാവ് ആദ്യം വ്യക്തമായി രേഖപ്പെടുത്തി. അടുത്ത വാചകം,
അത് രാവിലെ തോറും രാവും പകലും ആക്രമിക്കും,
രാവിലെ തോറും രാവും പകലും നിങ്ങളെ അത് ആക്രമിക്കും.
അതിന്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും, കിടക്ക ഒരുത്തിന്
അതിന്റെ ശ്രുതി കേൾക്കുന്ന മാത്രയിൽ നടുക്കം വരൂ. ആ ശ്രുതി കേൾക്കാൻ വയ്യാത്ത നിലയിൽ തകർച്ചയും നടുക്കം ഉണ്ടാകുന്ന അതിഭീകരമായ വാഴ്ചയുടെ മൂർത്തി ഇസ്രയേലിനെ തകർത്തുകളയും. അവരെ ഇതുവരെ ഇസ്രയേൽ കണ്ട വീടിയേക്കാൾ, ഇന്ദറിന്റെ വീടിയേക്കാളും അത് ലോകരാഷ്ട്രങ്ങളുടെ വീടേക്കാളും വലിയ വീട് ഇസ്രയേൽ വരുന്നതേ ഉള്ളൂ ഈ ഉടമ്പടി. അതിനെയാണ് വിളിച്ചറിയിക്കുന്നത്. അതേ നിങ്ങൾക്കൊരു തെളിവ് തരാം. ആ പക്ഷേ ഇസ്രയേലോട് ബന്ധപ്പെട്ട രണ്ട് വാക്യം തരാം. 30 അധ്യായത്തിൽ 7 വാക്യത്തിൽ യിരെമ്യാവിന്റേതും ദാനിയേലിന്റെ 12 അധ്യായത്തിൽ 2 വാക്യം ഒന്നും രണ്ടും വാക്യം കൂടെ ചേർത്ത് വായിച്ചാട്ട്, ഈ രണ്ട് വാക്യങ്ങൾ കൊണ്ട് അത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട മഹാപീഡിയാണെന്ന് നിങ്ങൾക്ക് കുറെ കുറെ തെളിവ് തരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാക്യം വായിച്ചാട്ട്,
ആ നാൾ പോലെ വേറെ
ഇല്ലാതെ വണ്ണം
അത് വലുതായിരിക്കുന്നു,
വലുതായിരിക്കും.
അത് യാക്കോബിന്റെ കഷ്ടകാലം,
യാക്കോബിന്റെ കഷ്ടകാലം.
എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും,
ഒരു പങ്ക് രക്ഷിക്കപ്പെടും. അപ്പോൾ യാക്കോബിന്റെ വീടാകാലം കോലിനീടെ കടന്നു പോകുന്ന ഒരു കാലമാണെന്ന് പറഞ്ഞിരിക്കുന്നു മഹാപീഡകാലം. അടുത്തത് ദാനിയേലിനോട് 12 വാക്യം വായിച്ചേ,
കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുറന്നു നിൽക്കുന്ന പ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ,
ഒരു ജാതി ഭൂതലത്തിൽ ഉണ്ടായത് മുതൽ
ഈ കാലം വരെ
സംഭവിച്ചിട്ടില്ലാത്ത
കഷ്ടകാലം ഉണ്ടാകും.
ഇസ്രയേലിനോടാ പറഞ്ഞു ജാതിയുടെ കാര്യമായി ഇതുവരെ ചിന്തിച്ചതെങ്കിൽ ഇസ്രയേൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇസ്രയേലിന് ആ കാലം അതേ മഹാപീഡനത്തിന്റെ കാലമാണ്. ഒരു ജാതി ഉണ്ടായത് ഇതുവരെ സംഭവിച്ചുള്ള മഹാകഷ്ടകാലം ഉണ്ടാകും. ശരി, അപ്പോൾ ആഴ്ചവടന മധ്യത്തിൽ അവർ ഒരാഴ്ചയോടെ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമെന്നുള്ള കാര്യത്തിന് തെളിവ് തന്നെ ആ ഉടമ്പടി ലംഘിക്കപ്പെടുമെന്നുള്ളതിനും ഇസ്രായേലിനോട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് തെളിവായി ഇപ്പോൾ തന്നത്. ഇനിയും ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ ഹനയ്യാഹു ഭോജനയാഹു നിർത്തലാക്കുമെന്നാണ്. ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ എന്ത്? ഇനി അത് തെളിയിച്ചതിന് ശേഷം നേരെ മണ്ടയിലെ ബാക്കി കാര്യം പറയുന്നുള്ളൂ. വളരെ കുറുവൃത്തിയോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ സാത്താൻ ഭയങ്കര അറ്റാക്കുണ്ട്. അവന്റെ കൂട് പൊളിക്കുന്ന പരിപാടിയാണ് വാസ്തവത്തിൽ ഈ പറയുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും. അവന്റെ ആസ്ഥാനങ്ങൾ തകരുന്നു, അവന്റെ സാമ്രാജ്യങ്ങൾ തകരുന്നു, അവന്റെ ആധിപത്യങ്ങൾ തകരുന്നു, അവന്റെ ശക്തികൾ തകരുന്നു, അവന്റെ കൂട്ടുകെട്ടുകൾ തകരുന്നു, അവന്റെ ഭരണമെല്ലാം ഇവിടെ അവസാനിക്കുന്നു, വിശുദ്ധന്മാരുടെ ഭരണം ഭൂമിയിലേക്ക് വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന്റെ വലിയവസാനത്തിന്റെ വരവേശം വലുതാണ്, ആകെ ദൈവക്കാർ ആശ്വാസം വലുതാണ്. അതുകൊണ്ട് സാത്താനത്തിന് ആരെയും വിടാതിരിപ്പാൻ അത് സകല ശക്തിയും ആയുധം ഉപയോഗിച്ച് എതിർക്കും. ഞാൻ വരുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കണം ഇത് കാര്യം നിസ്സാരമ. എന്നാൽ ഈ ഒരാഴ്ച തൊട്ട് നീ പറഞ്ഞ എന്ത് ഈ കുരങ്ങന്റെ കൈ പൊതിയാത്താങ്ങാ കിട്ടണം ഒരാഴ്ച തൊട്ട് എന്ന് പറഞ്ഞാല് അറിയാവുന്നവരും പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നുണ്ട്. പക്ഷെ അതെല്ലാവർക്കും അറിയണമെന്നില്ല, അത് കുറച്ച് കട്ടിയായ ഒരു വാക്ക്. എനിക്ക് ഒരാഴ്ച വട്ടം എല്ലോട് നിങ്ങൾ അത് എത്ര വട്ടമാ അത് നമുക്ക് തെളിയിക്കാൻ. ഈ ഒരാഴ്ച തൊട്ട് ഇവിടുന്ന ഉണ്ടായത് കാര്യം ശാന്തമായി നീ ഇറങ്ങണം. ഇതുവരെ ഓരോ പടി കയറുന്നതോറും ഈ വിഷയം ഗഹനമാണ്. ദാനിയേലിന്റെ പ്രവചനം 9 എടുത്താട്ടെ, ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സ് ഇരുത്തി പിടിക്കണേ, ആരും അത് അശ്രദ്ധ ഒന്നും ഉണ്ടാക്കരുത്. 9 23 വാക്യം ഇറക്കിയൊന്ന് വായിച്ചാട്ടെ, ആ വായിച്ചാട്ടെ.
നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകർത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 നിയമിച്ചിരിക്കുന്നു.
പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കും. സഭയ്ക്കല്ല മഹോദരവ്, സഭയ്ക്കില്ല 70 70 ഒറ്റ ദിവസവും സംഭവിയില്ല. ഇത് ഏത് ദുരുപദേശത്തെയും അതിശക്തമായി ഖണ്ഡിക്കാം. ഏത് വലിയ അധികാരികളും ദുരുപദേശക്കാരും അത് വേണമെങ്കിൽ രംഗത്ത് വരട്ടെ. ഈ വാക്യങ്ങൾ പ്രവചന ദൃഷ്ടിയാ വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ കാര്യം അറിയാം. സഭയുടെ കാലമേത 70 ഇവിടെ ഇപ്പൊ ഇത് തന്നെ താഴോട്ട് തെളിയിക്കാൻ പോയാൽ ഇത് പറഞ്ഞു ഞാൻ മനസ്സിലായിക്കോട്ടെ. ദാനിയേലിന്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ് ആ അധ്യായത്തിൽ നിങ്ങൾ ആദ്യത്തെ വായിക്കുന്ന അറിയാമോ? യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 കൊണ്ട് തീരുമാനം യിരെമ്യാവ് പറഞ്ഞതായ 25 10 29 വാക്യത്തിന്റെ 11 വാക്യവും വെച്ചുകൊണ്ട് ദാനിയേലെ 70 കൊണ്ട് യെരുശലേമിന്റെ ശൂന്യാവസ്ഥ ഇസ്രയേൽ പ്രവാസം തീരുമെന്ന് യിരെമ്യാവ് എഴുതിയ വചനം കണ്ട് അത് പ്രവാസത്തിന്റെ 68 കൊല്ലത്തിൽ 88 വയസ്സുകാരൻ പ്രാർത്ഥിക്കാൻ കുത്തിയിരുന്നു. തന്നെ ഉണർത്തിയത് പ്രവാചകന്മാരുടെ ദൂതും തമ്പാറിന്റെ കൊട്ടും ആൾക്കാരുടെ മട്ടും ഒന്നുമല്ല. പിന്നെ താൻ കൊട്ടാരത്തിൽ വസിക്കുന്ന രാജാതി രാജാക്കന്മാരുടെ മഹിമയേറിയ ഒരു വലിയ വ്യക്തിയാണ്. എന്നാൽ ഒരു കഷണം അപ്പം തിന്നാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ട യിരെമ്യാവിന്റെ ദൂത് അതെ ലോകരാഷ്ട്രങ്ങളെ കുറിച്ച് പ്രവചിച്ചതായ മഹാജ്ഞാനിയായ ദാനിയേലിനെ ഉണർത്തുവാനിടയാക്കിയത് പാവപ്പെട്ട യിരെമ്യാവിന്റെ പ്രവചനമാണ്. ഹേയ്സ്തലോ, നിങ്ങൾ നമ്മിൽ പലർക്കും വരുന്ന പരാജയം എന്താണെന്നറിയാമോ? പ്രസംഗിയന്റെ മുഴുപ്പനുസരിച്ചാണ് യോഗത്തിന്റെ തൂക്കം. ദാനിയേലാരാ? യിരെമ്യാവാരാ? ദാനിയേലിന്റെ ഓഫീസിൽ പി ഉണ്ടാകാനുള്ള കപ്പാസിറ്റി ലോകപ്രകാരം യിരെമ്യാവിനില്ല. എന്നാൽ ദാനിയേലിനേക്കാൾ യിരെമ്യാവ് വലിയവനാണെന്ന് ദാനിയേൽ അംഗീകരിച്ചു ദൈവസന്നിധിയിൽ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണാതെ ഗുണം പിടിക്കത്തുമില്ല. വീട് നോക്കി ആൾക്കാർക്ക് മാർഗിടരുത്, ഡിഗ്രി നോക്കി ആൾക്കാർക്ക് മാർഗിടരുത്, പണം നോക്കി ആൾക്കാർക്ക് മാർഗിടരുത്, സൗന്ദര്യം നോക്കി മാർഗിടരുത്. ഇതെല്ലാം താൽക്കാലികമാണ്. ദൈവഭക്തി നോക്കി മാർഗിടണം.
ദൈവഭക്തി നോക്കിയാണ് മാർഗിടേണ്ടത്,
മറ്റേതെല്ലാം തട്ടിപ്പോകുന്ന കാര്യമാണ്. ആകയാൽ ഇവിടെ ദൈവഭക്തി നോക്കി ആത്മാവിന്റെ ധൂവിനെ അംഗീകരിച്ച ദാനിയേൽ ഈ വാക്യം വായിച്ചപ്പോൾ അത് ജോലി അവധിയെടുത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്കും വെട്ടിലും വെണ്ണീരിലും ഇരുന്നു. 120 സംസ്ഥാനങ്ങളുടെ പ്രസിഡന്റ് അവധിയെടുത്ത് ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായെങ്കിൽ 40 ശമ്പളം പോകട്ടെ, ദൈവം നിന്നെ പട്ടിണിക്കിടുകയല്ല. നീ ദൈവത്തിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അവസരമൊന്നും എടുത്തി അധികം പരവേശം പിടിച്ചുണ്ടാക്കി അതിലെയും ഇതിലെയും കളയുന്നത് നരകത്തിൽ പോകുന്നതിനേക്കാൾ പരവേശം കുറച്ച് കുറച്ചുണ്ടാക്കി സ്വർഗത്തിൽ പോകുന്ന നല്ലത്. പെന്തക്കോസ്തുകാരോടാ പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല എന്ത് വിഷമത്തിൽ അവർ സ്തോത്രം ഇങ്ങോട്ടോ ഒരു ആന ഇറക്കിക്കൊണ്ട് വരുന്ന പാടാ സ്തോത്രം പറയുന്നില്ല. പൈസലോ ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക് ആരാ പറയുന്നത്, അത് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കണ്ണടച്ചിരുന്ന് ഇരുന്ന് തന്നെ സ്തോത്രം ചെയ്തത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ആ അകത്തുനിന്ന് കയറി വരുമ്പോ നോക്കട്ടിത് പൈസലോ. അതേ ആ വാക്ക് ഞാൻ വീണ്ടും പറയുന്നു, അധികം ഉണ്ടാക്കി വഴിവഴച്ച് സന്താനങ്ങൾ അറിയുമില്ലാത്തവരാക്കി നരകത്തി വിടുന്നതിനേക്കാൾ പുറത്തുണ്ടാക്കി ദൈവത്തി പാലിച്ച് സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലത്. അത് ഉറപ്പിച്ച് പറയുന്നു, തറപ്പിച്ച് പറയുന്നു. ദാനിയേൽ അവധിയെടുത്തു 120 രാഷ്ട്രങ്ങളുടെ അതേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദാനിയേൽ അവധിയെടുത്തു. വാർത്തലേക്ക് റെട്ടിലും വെണ്ണിയിലും ബോധിച്ച് വാർത്ത 88 88 വയസ്സുകാരൻ നാടിൻ തരമ്പൊക്കെ വലിഞ്ഞതാ. പ്രാർത്ഥിക്കാനും ബോധിക്കാനും വൈകിയ ചോരെ നീരുമുള്ള യൗവനക്കാരാ, നിനക്ക് ബോധിക്കാൻ ഇരിക്കാൻ തയ്യാറുണ്ടോ? ആ തടിയും പിടിക്കുമുള്ള സഹോദരി, നിന്റെ കർത്താവിന്റെ സന്നിധി ഉപസിക്കാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ചിക്കാഗോ പട്ടണത്തിന്റെ വിടുതലിനും ഇവിടുത്തെ ആത്മാകരക്ഷയ്ക്കും വേണ്ടി ഉപസിച്ച് വർത്തിപ്പാൻ തയ്യാറാകുന്ന എത്ര ദൈവക്കൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്! സുളിവിലൊന്നും ആത്മാക്കൾ വരത്തില്ല, ദേഹത്തെ മുൻബലം കൊണ്ടേ ആത്മാക്കൾ വരത്തുള്ളൂ. കർത്താവെ അനുഗ്രഹിച്ചിട്ടേക്കണേ, സമയമൊക്കെ അങ്ങ് മുഴിപ്പിക്കണേ എന്നൊക്കെ കസർത്ത് കാണിച്ചാൽ കാര്യം നടക്കുകയില്ല. എസ്തേറിനെ പോലെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്ന അതെ ദൈവ സഹോദരന്മാർ സഭയ്ക്കകത്തുണ്ടെങ്കിലേ ഗുണം പിടിക്കത്തുള്ളൂ. കമ്മിറ്റിക്കാർ എണ്ണം കൂടിയാൽ അടിയെ കൂടത്തുള്ളൂ. സെക്രട്ടറി ആകാനുള്ള പരവേശം കാണണം. ജനറോയുടെ ദിവസമായി തമ്പുരാനെ, അല്ലെങ്കിൽ ആ ദിവസത്തിൽ, അല്ലെങ്കിൽ സഭയുടെ കമ്മിറ്റി കയറാനുള്ള പരവേശം കാണണം, അല്ലെങ്കിൽ ചീട്ടിട്ട് വാർഷന്മാരെ എടുക്കുന്ന ദിവസത്തെ ആ പരവേശം ഒന്ന് കാണണം. ചീട്ടിട്ട് ഞാൻ ഒരാളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സഭയെ ചീട്ടിട്ടാണ് എടുക്കുന്നത്, നെയ്യാണത്തെ ആളിനെ ഇപ്പൊ ചീട്ടിടുമെന്ന് പറഞ്ഞു. ആവർത്തിക്കാം,
ഞാൻ പറഞ്ഞു കുരിശേ കേട്ടല്ലേ നിങ്ങൾ ചീട്ടിട്ടാലും എന്ന്. ഞാൻ അടുത്തൊരു വാക്ക് പറഞ്ഞു, ചീട്ടിടുന്നതിനെ മിക്കവാറും കുരിശയെല്ലാവരും നിർത്തും. അത് പോട്ടെ, ഇടയ്ക്ക് അങ്ങ് വന്നു പോയില്ല.
പരമേശം പിടിക്കരുത്, വള സത്യക്കണ് ദൈവത്തിന്റെ സന്നദ്ധയിൽ ആയി വരുവാൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും മാനദണ്ഡം ഉയർത്തിക്കൊണ്ട് ആത്മാക്കൾ വിടലിന് വേണ്ടി ജാഗരിക്കുന്ന ധാരികയിൽ എത്താറും സദക്കകത്ത് ആവശ്യമാണ്. ചിക്കാവയ്ക്ക് വേണ്ടി കരയുവാൻ ആ തയ്യാറുള്ള എത്ര വേദനകത്തിരിപ്പുണ്ട്. പിള്ളേർക്ക് വേണ്ടി പരമേശം പിടിക്കാതെ പിള്ളേരെ ദൈവം തന്നെ ദൈവം നോക്കിക്കോളും. ബാക്കി കാര്യം നീ ആത്മാക്കൾക്ക് വേണ്ടി മനസാക്ഷി തുറന്ന് എനിക്ക് കർത്താവ് ഈ പഠനത്തിൽ ദൈവം ആത്മാക്കളെ തരണമെന്ന് വിചാരിച്ച് അംഗീകാരം കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറായ നാല് പേരുണ്ടോ ഇതിനകത്ത്? ആഗ്രഹിക്കുന്ന ആത്മാക്കൾ വേറെ ഉയർത്തിക്കാട്ട്. ആഗ്രഹിക്കുന്നവരെങ്കിലും വലിയ വിഷമത്തിലാണ് കൈവെക്കുന്നത്. ഈ ആദ്യത്തെ പൊക്കിനറിയാം, മനസാക്ഷി പൊക്ക്, പിന്നെ മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പൊക്ക്. എന്ത് പൊക്കായി? ആ നിക്കട്ടെ. ആ മതി. അപ്പോൾ ദൂതെന്ന് പറയുന്ന ഇതിനകത്തുണ്ട്. പ്രസംഗം മാത്രമല്ല, ഓരോന്നിനും ദൂതുണ്ട്. ആ ദൂത് കൂടെ ഏറ്റെടുക്കണമല്ലോ. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ടു, മുഴങ്കാൽ മടക്കിയപ്പോൾ സ്വർഗ്ഗത്തിൽ ഉത്തരവായി. ഗബ്രിയേലിനെ ദൂത് കൊടുത്ത് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. പറഞ്ഞു, എന്റെ ദാസനായ ദാനിയേലോട് എന്ന് പറ, ഏറ്റവും പ്രിയപ്പെട്ടനായ ദാനിയേലേ, നിന്റെ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നീ ഇവിടെ മുഴങ്കാൽ മടക്കിയപ്പോൾ സ്വർഗ്ഗസുഖാസനെ ചലിക്കാൻ തുടങ്ങി. ഫലിക്കാൻ തുടങ്ങിയ ഉത്തരവിട്ടു, എനിക്ക് ഓർഡർ തന്നു നിന്നോട് ദൂത് പറയുവാൻ, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു, കേട്ടോളാം പറഞ്ഞു. നിനക്കും അല്ല യെരുസലേം നഗരത്തിൽ, വിശുദ്ധ നഗരത്തിലും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടം കൂടെ നിയമിച്ചിരിക്കുന്നു. ഈ 70 കൊല്ലം കൊണ്ട് കാര്യം പാസ്സാകത്തില്ല. മശിഹയ്യ സാമ്രാജ്യം 70 കൊല്ലം കഴിഞ്ഞ് തുടങ്ങുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതായ ഈ ദാനിയേലിന് അടുത്ത വാക്ക് ഗബ്രിയേൽ പറഞ്ഞത്, ഈ 70 കൊല്ലം കൊണ്ട് കാര്യപരിപാടികൾ തീരത്തില്ല. യെരുസലേം നഗരത്തിനും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടം കൂടെ തികഞ്ഞ് 6 കാര്യങ്ങളോട് പൂർത്തീകരിച്ചെങ്കിലേ മശിഹയ്യ സാമ്രാജ്യ സ്ഥാപനം ഇവിടെ ഉണ്ടാകത്തുള്ള ദാനിയേലെ എന്നാ ഗബ്രിയേൽ എന്ന് പറഞ്ഞത്. അതാ 70 ആഴ്ചവട്ടം. ആ 70 ആഴ്ചവട്ടം നിങ്ങൾ ഉടക്കം കുറിക്കുന്നത് എപ്പോഴാണ്, ഒടുക്കം വരുന്നത് എപ്പോഴാണ്, ഇടയ്ക്ക് വരുന്നത് എപ്പോഴാണ്, അതൊക്കെ ഇതിനകത്ത് ഡിവിഷൻസ് കിടക്കുകയാണ്. അങ്ങനെ പറഞ്ഞു 6 കാര്യങ്ങൾ. അതാ 24-ാം വാക്യം കിടക്കേണ്ട നേരമുണ്ട്, പിന്നെ പറഞ്ഞത് ഇതിന് ഒന്ന് നോക്കിക്കോട്ടെ. 25-ാം വാക്യം അവിടെ പറഞ്ഞത്, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി കൽപ്പന പുറപ്പെടുന്നത് മുതൽ ആ ഒരു കാലയളവ് അവിടെ പറഞ്ഞിട്ട് 62 പിന്നെ വീതിയും കിടങ്ങുമായുള്ള 7 ആഴ്ചവട്ടം ആദ്യം, പിന്നെ 62 ആഴ്ചവട്ടം വീതിയും കിടങ്ങുമായി കഷകാലം പണിയുന്നത്. അങ്ങനെ 69 ആഴ്ചവട്ടം തികയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് മശിഹ സിംഹാസനത്തിൽ രാജാവായി വരികല്ല, നീ പ്രതീക്ഷിക്കുന്ന മശിഹ 69 ആഴ്ചവട്ടം തികയുമ്പോൾ മശിഹ ബി കട്ട് ഓഫ് ബട്ട് നോട്ട് ദാനിയേലെ, നീ പ്രത്യാശിക്കുന്ന രാജ്യത്തിന്റെ രാജാവായ മശിഹ ആദ്യം ലോകത്തിലേക്ക് വരുമ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് അവർ കാലുകളിൽ ഛേദിക്കപ്പെടും. അവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി അവൻ മരിക്കോ. യേശു അപ്രതീക്ഷിതമായി ലോകത്തിലേക്ക് വന്നവരും തന്റെ ബലഹീനത കൊണ്ടും റോമാക്കാരുടെ ശക്തി കൊണ്ടും യഹൂദന്മാരുടെ അസൂയ കൊണ്ടും അതേ മരിച്ചുപോയവനല്ല, അവൻ മരിക്കാനാണെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് വന്ന് കൃത്യസമയത്ത് വന്ന് നമുക്ക് വേണ്ടി മരിച്ചവനാണ്. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ മശിഹാബി കട്ടോ ബട്ട് നോട്ട് ഹിംസെൽഫ്, അവന് വേണ്ടിയല്ല, അവൻ നമുക്ക് വേണ്ടി മലയാളത്തിൽ തെറ്റാണ്, അവൻ ആരുമില്ലെന്ന് വരുമെന്നാണ് തെറ്റ്, അവൻ നമുക്ക് വേണ്ടി മരിക്കുമെന്നാണ്. അതെ ആ ദിവസം അതെ അത് എന്നാ തുടങ്ങിയതെന്ന് അറിയാമോ? 70 ആഴ്ചവട്ടം. 70 ആഴ്ചവട്ടം എത്ര ദിവസമുണ്ട്? 490 ദിവസങ്ങൾ. 490 ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിൽ എന്ന 490 പ്രാവഞ്ചിക ദിവസങ്ങൾ ഒരു ദിവസത്തിന് ഒരു കൊല്ലമാണെന്ന് ദൈവം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എടുക്കാം. ഇനി 14:34 സംഖ്യാപുസ്തകം, ഒരു ദിവസത്തെ ഒരു കൊല്ലമെന്ന് വ്യാഖ്യാനിച്ചോളാൻ ദൈവം അനുമതി തന്നിരിക്കുന്നത്. എടുത്ത് വായിച്ചാട്ട് സംഖ്യാ 14:34 വേഗം വായിച്ചാട്ട്. ആകയാൽ ഈ 490 ദിവസങ്ങൾ 490 കൊല്ലങ്ങളാക്കാൻ പോവുകയാണ് റോദ വ്യാഖ്യാനത്തിൽ.
നോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന്റെ ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകർത്തികൾ വഹിച്ചതിന്റെ അകൽച്ച അറിയും.
ആ ദേശം ഒറ്റ നോക്കിയ 40 ദിവസങ്ങൾക്കൊത്തവണ്ണം 40 കൊല്ലങ്ങൾ നിങ്ങൾ എന്നെ അവിശ്വസിച്ച് എന്നോടുള്ള അകത്ത് നിങ്ങൾ അറിയണം. ഒരു ദിവസത്തിന് ഒരു കൊല്ലം വീതം നിങ്ങളുടെ അകത്തിന് പ്രായച്ചിത്തം വഹിക്കണം. ഒരു ദിവസത്തിന് ഒരു കൊല്ലം അകൃത്തിന് പ്രായച്ചിത്തം വഹിക്കണം ദൈവമാണ് കണക്ക് വെച്ചത്. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടമാണ് 490 ദിവസത്തിന് എത്ര കൊല്ലമുണ്ട്? 490 പ്രാവചനീയ വർഷങ്ങൾ തെളിവായി എടുക്കാം. 490 പ്രാവചനീയ ദിവസങ്ങൾ അതാണ്. അപ്പൊ 490 പ്രാവചനീയ ദിവസങ്ങൾ പ്രാവചനീയ വർഷങ്ങളാണ്. 490 സംവത്സരങ്ങൾ എന്ന് കണക്ക് കൂട്ടാമല്ലോ, ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല. ആ 490 സംവത്സരങ്ങളിൽ യെരുശലേമിന്റെ പണി തുടങ്ങുന്നത് 445 മാർച്ച് മാസം 15-ാം തീയതിയാണ് യെരുശലേമിന്റെ മതിൽ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ നെഹെമ്യ 2:1 അർത്ഥകൃഷ്ട രാജാവ് എന്ന പേർഷ്യൻ രാജാവിന്റെ വാഴ്ചയുടെ 20-ാം ആണ്ടിൽ. ബാക്കിയുണ്ടല്ലോ അവിടെ 20-ാം ആണ്ടിൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ നെഹെമ്യാവ് അർത്ഥം കൊടുത്ത ദിവസം അന്നാണ്. അത് മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിൽ അവൻ മരിക്കുന്ന ദിവസം വരുമ്പോൾ 69 ആഴ്ചവട്ടം തികഞ്ഞിരിക്കണം. 69 ആഴ്ചവട്ടം തികയുമ്പോൾ മശിഹയെ മരിക്കും.
ക്രൂശീകരണത്തിന്റെ തലേ ഞായറാഴ്ച, ഹോശന്റെ ഞായറാഴ്ച, കർത്താവായ യേശു യെരുശലേം നഗര കവാടത്തിലൂടെ അതേ അവൻ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ 69 ആഴ്ചവട്ടം തികഞ്ഞു. അവൻ സ്വന്തമായതിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആ നഗരപ്രവേശന ദിവസത്തിലാണ് 69 ആഴ്ചവട്ടം തികഞ്ഞത്. അന്ന് ഇസ്രായേലിനെ ആത്മീകമായി ദൈവം ഭംസിച്ചു. അന്ന് ഇസ്രായേലിനെ അവൻ തള്ളി. അവൻ ഇസ്രായേലിൽ നിന്ന് അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. അവിടെ കൊണ്ട് അവരുടെ ഗുഡ് ബൈ പറഞ്ഞു. കാര്യപരിപാടികൾ അവൻ അവസാനിപ്പിച്ച് അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. അവിടെ മറയിട്ടോ അത് ഇസ്രായേലിന്റെ ആത്മീക ഭ്രമിച്ച ദിവസമാണ്. 69 ആഴ്ചവട്ടം പൂർത്തീകരിച്ചു. 69 ആഴ്ചവട്ടം കഴിഞ്ഞത് ഹോശന്നെ തികഞ്ഞത് ഹോശന്നെ ഞായറാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച കർത്താവ് യേശു കാൽവരിയിൽ മരിച്ചു. യേശു എന്ന് മരിക്കുമെന്ന് ദിവസം എണ്ണി പഠിക്കാവുന്ന നിലയിലാണ് ഈ പ്രവചനം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ 69 ആഴ്ചവട്ടം അതേ 445 ആണ്ട് മാർച്ച് മാസം 15 തീയതി അതിന്റെ രേഖ സൂചൻ രാജധാനി കിടപ്പുണ്ട്. അത് ഒരാസു കണ്ടെടുക്കുന്ന ആൾക്കാർ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ രേഖ ഇപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. ആകയാൽ ആ ദിവസത്തിലാണ് നെഹെമ്യാവ് ലെറ്റർ കൊടുത്തത്. അന്ന് തുടങ്ങി 70 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം ഹോശന്നെ ഞായറാഴ്ച പൂർത്തീകരിച്ചു. ഇനിയുള്ള ദിവസം ഏതാണെന്ന് അറിയാമോ? അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരാഴ്ചവട്ടം 69 കൂടല്ല, ഒരാഴ്ചവട്ടം. നിങ്ങളെ വാക്യം കൂടെ നോട്ട് ചെയ്തോ അങ്ങോട്ട്. 69 ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷേകം ഛേദിക്കപ്പെടും. അത് കഴിഞ്ഞ് അടുത്ത വാചകം വായിച്ചോ. അടുത്ത വാചകം.
അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടതെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം.
അടുത്തത്
62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ ഭീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും.
അടുത്തത് അടുത്തത്
62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും.
അടുത്തത്
അവരാരും ഇല്ലെന്ന് വരും.
അടുത്ത വാക്യം.
പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജലം
നഗരം 62, 67, 69 കൂടെ ചേർത്തെടുക്കണം. അങ്ങനെ 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? അഭിഷക്തൻ ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ വീണ്ടും വരവല്ല തൊട്ട് നടക്കുന്നത്, ഇസ്രായേൽ യഥാസ്ഥാവിനല്ല തൊട്ട് നടക്കുന്നത്. 69 ആഴ്ചവട്ടം തികഞ്ഞു കഴിഞ്ഞ് മശിഹ മരിച്ചിരിക്കണം. മശിഹ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ നടക്കേണ്ടത് രാജ്യം യഥാസ്ഥാനപ്പെടുകയല്ല. മശിഹ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും വരവല്ല. മശിഹ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതേ മശിഹയ്ക്ക് സാമ്രാജ്യം സ്ഥാപിക്കുകയല്ല. മശിഹ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുവാനുള്ള പ്രഭുവിന്റെ പടജനമായ റോമ സൈന്യം വന്ന് യെരുശലേമിനെയും ദൈവാലയത്തെ നശിപ്പിക്കണം. നോക്കണം.
അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും.
അടുത്തത്
അവസാനത്തോളം യുദ്ധം ഉണ്ടാകും.
അടുത്തത്
ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ആ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും
എവിടെയാണ് ഈ വരുവാനുള്ള പ്രഭുവിനെ മാറ്റിയിട്ടിരിക്കുക? ഒരാഴ്ചവട്ടം. അവൻ 69 ആഴ്ചവട്ടത്തിലും 70 ആഴ്ചവട്ടത്തിലും ഇടയ്ക്കുള്ള പരന്തറ്റിക്കൽ പീരീഡാണ് കാൽവരി കുരിശ് മുതല് അതെ മഹോത്സവത്തിന്റെ ആരംഭം വരെ. അങ്ങനെ പറഞ്ഞു കഴിയുകയാണെങ്കിൽ 483 കൊല്ലമാകുന്ന 69 ആഴ്ചവട്ടത്തിന്റെ ഇടയ്ക്ക് 483 കൊല്ലത്തിലും 484 കൊല്ലമാകുന്ന 70 ആഴ്ചവട്ടത്തിലും ഇടയ്ക്കുള്ള ബ്രാക്കറ്റ് പീരീഡായ ഈ പരന്തെറ്റിക്കൽ കാലയളവാണ് സഭായുഗം. 69 ആഴ്ചവട്ടങ്ങളിൽ സഭ ഇല്ലായിരുന്നു. 70 ആഴ്ചവട്ടത്തിൽ സഭ ഉണ്ടാകാൻ പാടില്ല. 69 സ്ഥാപിക്കപ്പെട്ട സഭ 69 ആഴ്ചവട്ടത്തിലും 70 ആഴ്ചവട്ടത്തിലും ഇടയ്ക്ക് മാറ്റപ്പെട്ടേ മതിയാവൂ. ഒന്നുകൂടെ പറഞ്ഞാൽ 483 കൊല്ലത്തിലും 484 കൊല്ലത്തിലും ഇടയ്ക്ക് സ്ഥാപിക്കപ്പെട്ട സഭ 483 കൊല്ലത്തിലും 84 കൊല്ലത്തിലും ഇടയ്ക്ക് വെച്ച് എടുക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞ് 70 ആഴ്ചവട്ടമാകുന്ന 7 കൊല്ലം തുടങ്ങത്തുള്ളൂ. കിടക്കത്തില്ല. അത് യെരുശലേം നഗരത്തിലും ഇസ്രായേൽ ജാതിക്ക് വേണ്ടി മാത്രമാണ് 70 വാരം മാറ്റിയിട്ടേക്കുന്നത്. അതാണ് മഹോദ്യവ 7 കൊല്ലം എന്ന് പറയുന്നത്. 69 ആഴ്ചവട്ടം 7 കൊല്ലങ്ങൾ വീതമായിരുന്നുവെങ്കിൽ 70 ആഴ്ചവട്ടത്തിലും 7 കൊല്ലം മാത്രം. രണ്ടു മൂന്ന് മിനിറ്റ് ഉണ്ടോ എന്റെ വാച്ചത്? നിങ്ങളുടെ അതിന് ശരിയായി. അതിന് ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ ഹരണിയാഗ ഹോജന നിർത്തല. ഇത് 7 കൊല്ലമാണ് മഹോദ്യവൻ 2 പീരീഡ. അതിന്റെ 1-ാമത്തെ പാർട്ടും 2-ാമത്തെ പാർട്ടും ഉണ്ട്. ആദ്യത്തെ സമാധാന ഒടുവിലത്തെ ഭയങ്കരമായി. ഈ ഒടുവിലത്തെ പകുതിയെ കുറിച്ച് പറഞ്ഞിരിക്കും തെളിവ് വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ്. ചന്ദ്രമാന വർഷമാണ് കണക്ക് കൂട്ടേണ്ടത്. അതിന് ദിവസങ്ങൾ പോലും കൃത്യമായിട്ട് എടുക്കാം. 183,880 ദിവസങ്ങളാണ് അതിനുള്ളത്. കൃത്യമായും അതും ആ ദിവസം വന്നു ചേരുന്നുമുണ്ട്. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. ആർക്കെങ്കിലും പ്രത്യേകം അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായ സാവകാശമുള്ള പറഞ്ഞു തരികയും ചെയ്യാം. എന്നാൽ ഇത് ഒരു വാക്കുകൂടെ പറഞ്ഞു നിർത്തുക. ഈ 7 കൊല്ലത്തിന് 2 ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് ഭാഗങ്ങൾ. 1-ാം ഘട്ടം 2-ാം ഘട്ടം. അതിന് ഇതിന് ചന്ദ്രമാന വർഷമാണ്, സൂര്യമാന വർഷമല്ല. 300 ദിവസങ്ങൾ വീതമേ ഉള്ളതാൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതിന് തെളിവും തരാം. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാൽ അത് ചില വാക്യം വായിപ്പിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. 2-3 വാക്യം ഇനി വായിപ്പിക്കുന്നത് വേറെ ഒരു കാര്യം എടുക്കത്തില്ല. 12-ാം അധ്യായം 6-ാം വാക്യം, 12-ാം അധ്യായം 14-ാം വാക്യം, 13-ാം അധ്യായം 5-ാം വാക്യം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇവിടെ നിർത്തിയിട്ട് അടുത്ത ദൈവം അനുസരിച്ച് വരുന്ന ക്ലാസുകളിൽ ഇവിടെ മുതൽ സംഗതികൾ നമുക്ക് അങ്ങോട്ട് അതിഗഹനമായ വിഷയങ്ങൾ തരങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് വ്യാഖ്യാനിച്ച് കാര്യങ്ങൾ പഠിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രോബ്ലംസ് ഉള്ള വിഷയങ്ങളാണ് വരുന്നത്. സാത്താൻ വളരെ അറ്റാക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായി. ശബ്ദത്തിന് വളരെ പ്രശ്നമുണ്ട്. നിർത്തി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഇപ്പൊ പറഞ്ഞു വിടുന്നു. ആ വാക്യം വായിച്ചേ.
മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവിടെ
1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവർക്കുണ്ട്.
എത്ര ദിവസമാണ്
1260 ദിവസം?
1260 ദിവസം കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ എത്ര കൊല്ലം അത് കണക്ക് കൂട്ടിക്കും, അല്ലെ മനക്കണക്ക് കൂട്ടിക്കും. അടുത്തത് 14 വായിച്ചേ. 14,
അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്നെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചെറുകൾ ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു.
ഒരു കാലം ഒരു കൊല്ലം, ഇരുക്കാലം 2 അരക്കാലം അരക്കൊല്ലം. എത്ര കൊല്ലമായി?
3.5.
ഈ 1260 കണക്ക് കൂട്ടി നോക്കിയാട്ട് ഒരു മണിക്കൂർ വ്യത്യാസം വന്നെങ്കിൽ പിൻവലിച്ചേക്കാം. ചന്ദ്രമാന വർഷം വെച്ചേ കൂട്ടാവും, ചന്ദ്രമാന വർഷം വെച്ചാണ് ഈ പ്രവചനം. അത് ഈ 1260 എന്ന് പറഞ്ഞത് എത്ര കൊല്ലമാണ് തെളിയിച്ചോണം? 360 വെച്ച് പിടിച്ചാൽ ഒറ്റ മണിക്കൂർ വ്യത്യാസമില്ല, കറക്റ്റ് 3.5 കൊല്ലം. ഇനി 13:5 വായിച്ചാട്ടെ. 13:5 വെളിപ്പാട്.
വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു.
42 എത്ര കൊല്ലം പറഞ്ഞാട്ട്? 12, 36, 6, 42, 3.5 കൊല്ലം ആണോ? എന്നാലും അംഗീകരിക്കത്തില്ല. മാസം വേണ്ടി പറഞ്ഞു. 42, 3.5 കൊല്ലം. അടുത്ത വെളിപ്പാട് 11:2 വാക്യം വെച്ചാൽ ക്രോസ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക്
പിന്നെ രണ്ടുപോലുള്ള ഒരു കോലന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 ചവിട്ടും.
എത്രണ്ട്? 42 കറക്റ്റാ. അടുത്തത് അവർ സന്നിധിയിൽ,
അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും, അവർ രക്ഷപ്പെടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും.
എത്രണ്ട്? അഗോദരവത്തിന്റെ കാലഘട്ട വിഭജനത്തിനും വല്ല മിനിറ്റ് പോലും തെറ്റിയിട്ടുണ്ടോ? 7 പൊതുവിൽ. അത് വിഭജന കാലഘട്ടം ആദ്യത്തെ 3.5, അല്പസമാധാനം ഒടുവിലത്തെ 3.5 അതിഭയങ്കരം. ആ കാലണ്ട് സ്വഭാവം, അന്തിക്രിസ്തു, അവൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എത്ര കൊല്ലമുണ്ട്, കാരണം അവന്റെ ക്യാബിനറ്റിലെ എത്ര പേരാണ്, എന്തെല്ലാം സ്ഥിതിഗതികളാണ്, അതിന്റെ അനന്തര ഫലം, മർമ്മഗതൻ തുടങ്ങി ബോധപ്രതിഷ്ഠയുടെ ഉദ്ദേശങ്ങളുടെ വിവിധ വശങ്ങൾ, അങ്ങനെ സഹസ്രാബ്ദത്തിലോട്ടുള്ള വിഷയങ്ങൾ വരെ അടുത്ത 3 കൊണ്ട് 1.5 മണിക്കൂറെങ്കിലും കുറഞ്ഞ വെട്ടം കിട്ടത്തക്ക നിലയിൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ വളരെ ആത്മീയമായ ചിന്താഗതിയോടും ദൈവത്തിന്റെ ജാഗ്രതയോടും കടന്നു വരുമെങ്കിൽ കർത്താവിന്റെ ആത്മാവ് തന്നെ വചനം അനുഗ്രഹകരമായി നമുക്ക് നൽകിത്തരും. നിങ്ങൾ എളിവിന് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഈ കുടിയൊരു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവ ആത്മാക്കളെ അതെ അനുഗ്രഹിക്കുവാനും കൊണ്ടുവരുവാനും രക്ഷിക്കുവാനും പ്രാർത്ഥിക്കണം. ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം കണ്ണുകളെ അടച്ച നിമിഷം നമുക്ക് ധ്യാനിക്കാം. കർത്താവിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറ ദൈവമേക്കായി സ്തോത്രം ചെയ്യാം. വിനയും കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ടെന്ന് പറയുവാൻ ഇടയാകരുത്. മഹാസംഭവങ്ങൾ ഭയങ്കരമായ ന്യായവിധികൾ നിന്നെ പിടിക്കുന്നതിന് മുന്നമേ കാൽവരിക്കുറിച്ചിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തമൂലം പ്രായച്ചിതമാവാൻ ദൈവം തന്റെ പുത്രൻ ഇന്ന് രാത്രി കാലം പരസ്യമായി ഉയർത്തിരിക്കുകയാണ്. ഇതുവരെ രക്ഷാദണ്ഡയം പ്രാപിക്കാത്തവരായി, പുതുദർശനം പ്രാപിക്കാത്തവരായി, കർത്താവിനെ കണ്ടെത്താത്തവരായി, സമാധാനം പ്രാപിക്കാത്തവരായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രികാലം സൗഖ്യമാക്കുവാൻ, രക്ഷിക്കുവാൻ, അതേ സമാധാനം തരുവാൻ മതിയായി യേശുവിനെ കണ്ടെത്തുക, അവനെ ചുമക്കുക, അവനെ അംഗീകരിക്കുക. അതേ മഹോദരവുമാകുന്ന പ്രളയത്തിലേക്ക് നീ മുങ്ങിപ്പോകാതെ യേശുക്രിസ്തുവിന്റെ പെട്ടകത്തിനകത്ത് രക്ഷ പ്രാപിപ്പാൻ ഇപ്പോൾ രക്ഷാദിവസം സുപ്രസാദകാലം. അതിനെ കർത്താവ് നിന്നെ വിളിക്കുന്നു.